ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വളരെ നല്ല കാര്യമാണ്, ഒരു വളർച്ചയുടെ ലക്ഷണമാണ്. നമ്മൾ കാണുന്നുണ്ട് യേശു ക്രിസ്തു തന്നെ പല ക്വസ്റ്റ്യൻസും ദേവാലയത്തിൽ ചെന്നിട്ട് പുരോഹിതന്മാരോടും വേദപണ്ഡിതരോടും ചോദിച്ചു. അത് കേട്ടുകൊണ്ടിരുന്നായിട്ട് വായിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വളർച്ചയുടെ ലക്ഷണമാണ്. എന്നാല് എല്ലാം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതും വളർച്ചയെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ചോദ്യമായിരിക്കണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട വിഷയം. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇറ്റ് ഈസ് റിട്ടൺ, മൈ ലാംപ്സ് ഹിയർ മൈ വോയിസ്. ഐ ഹാവ് അറ്റൻഡ് മെനി കോൺഫറൻസസ്. ഹൗ ക്യാൻ ഐ ഹിയർ ദ വോയിസ് ഓഫ് ഗോഡ് സ്പിരിറ്റ്? ഹൗ ക്യാൻ ഐ നോ ദാറ്റ് ഗോഡ് ലവ്സ് മീ ഇഫ് ഐ കാണ്ട് ഹിയർ ഹിം സ്പീക്കിംഗ് ടു മീ? ബ്രദർ വിക്ടർ വിൽ ആൻസർ. മലയാളത്തിൽ വായിക്കാം. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ഞാൻ പല കോൺഫറൻസുകൾക്കും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് എങ്ങനെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും? ഹൗ ഐ നോ ദാറ്റ് ഗോഡ് ലവ്സ് മീ ഇഫ് ഐ കാണ്ട് ഹിയർ ഹിം സ്പീക്കിംഗ് ടു മീ? എന്നോട് ദൈവം സംസാരിക്കുന്നില്ല എങ്കിൽ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്?
മുതലാവത് ദൈവത്തുടേ സത്യത്തെ നാം തുടർന്ന് നമ്മുടെ വാഴ്ക്കയിൽ നാം കേട്ടുകൊണ്ടിരിക്ക വേണ്ടും എന്നാൽ മുതലാവത് നമുക്ക് സുത്ത മനസാക്ഷി മുതലാവത് ഇരിക്ക വേണ്ടും.
ദൈവത്തിന്റെ ശബ്ദം നാം തുടർച്ചമാനമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ശുദ്ധിയുള്ള മനസാക്ഷി വേണം.
എബ്രായ ക്രിസ്തുവിനെ കുറിച്ച് നാം ഇവിടെ വാസിക്കണം.
എബ്രായ ലേഖനത്തില് നമ്മ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നു.
ഐന്താം അധികാരത്തിൽ എബ്രായർ 5:11 ഇപ്പടി നാം വാസിക്കണം.
എബ്രായ ലേഖനം 5 അതിന്റെ 11 വാക്യം.
നിങ്ങൾ കേൾവിയിൽ മന്ദമുള്ളവരാണ് അപ്പടിനാൽ അപ്പടിന്ന് വാസിക്കണം.
നിങ്ങൾ കേൾക്കുന്നതിൽ മാന്യമുള്ളവരായി തീർന്നു എന്ന് വായിക്കുന്നു.
இந்த எபிரேய கிறிஸ்தவர்கள் எப்படி கேட்கிறதத்தில் மந்தமானவர்களாய் போனார்கள் என்றால், ஆரம்பத்தில் பேசிக்கொண்டிருந்ததை கேட்டு அதன்படி நடவாதபடியும் சுத்த மனசாட்சியம் இல்லாதபடி காரியங்கள் போக 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 அவருடைய செவி மந்தமாய் போய்விட்டது என்பதை எபிரேய ஆக்கியோன் இதை எழுதுகிறார்.
எபிரேய விசுவாசிகளை எங்கே கேட்கான் மாந்தியமுள்ளவராய் என்று சோதிச்சால், അവര് ആദ്യം കേട്ട വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുസരിക്കാതെയും അവരുടെ മനസാക്ഷി അവര് ശുദ്ധമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യാതിരുന്നത് കൊണ്ട് പിന്നീട് കേൾക്കുന്ന കാര്യം വളരെ സാവധാനമായി തീർന്നു.
യാക്കോബ് തന്നോട് നിർബത്തിൽ ചൊല്ലുമ്പോഴത് നിങ്ങൾ കേൾക്കുന്നവരായി മാത്രമല്ല അതിനുപടി ചെയ്യുന്നവരായി എന്ന് ചൊല്ലാറ്.
യാക്കോബ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ വചനത്തെ കേൾക്കുക മാത്രമല്ല അതിനെ ചെയ്യുന്നവരായും ഇരുപ്പീൻ.
അണ്ടരുടെ വാർത്തയും ഞാൻ കേൾക്കുന്നു,
ദൈവത്തിന്റെ വചനം ഞാൻ കേൾക്കുന്നു, എന്നാൽ അതിൻപടി ഞാൻ അത് അനുസരിക്കുന്നില്ല, ചെയ്യുന്നില്ല.
മറുപടി ആണ്ടർ പേസറാർ,
വീണ്ടും ദൈവം സംസാരിക്കുന്നു, ഞാൻ അനുസരിക്കുന്നില്ല.
ഇപ്പൊ നാട്ടിൽ ചെല്ലെ നാം മന്ദമുള്ളവരുള്ളായി മാറിടും.
അങ്ങനെ പല നാളുകളാവുമ്പോൾ നമ്മൾ കേൾക്കുന്നതിൽ മാന്യതയുള്ളവരായി തീരുന്നു.
ആണല്ല ദൈവയുടെ വാക്കുത്വം എന്നെ വെക്കുന്നതെന്നാൽ യെശയ്യാവിൻ 30:27 നാം ഇവിടെ വാസിക്കണം എന്നാൽ.
എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം യെശയ്യാ പ്രവചനം 30 നാം ഇങ്ങനെ വായിക്കുന്നു.
നീ വലതുപുറമും ഇടതുപുറമും സായുമ്പോഴെല്ലാം ഇതുവേ വഴി ഇതിലെ നടങ്ങുന്നതാണ് സത്യത്തെ ഉൻ കാതുകൾ കേൾക്കും അപ്പിങ്ങനെ വാക്കുത്വത്തെ നാം വെച്ചിരിക്കും.
എന്നാൽ നാം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്നു വഴി ഇതിലെ നടന്നു കൊൽക്ക എന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും എന്ന് എഴുതിയിരിക്കുന്നു.
അത് വാക്കുത്വത്തിക്ക് ദൈവം ഉണ്മയുള്ളവരായിരിക്കാം.
എന്നാൽ ആ വാഗ്ദത്തത്തിൽ ദൈവം വിശ്വസ്തനാണ്.
അപ്പേ മുതലാവത് കാര്യം ശുദ്ധ മനസാക്ഷി ഉള്ളവരുള്ളായിരിക്കണം.
ഒന്നാമത്തെ വിഷയം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ശുദ്ധിയുള്ള മനസാക്ഷി ഉള്ളവരായിരിക്കണം.
രണ്ടാമത്തെ
വിഷയം,
ഏക്കനവേ ദേവൻ പേസുന്നതുക്ക് നാൻ കീഴ്പിടിഞ്ഞിട്ടിരിക്കണം.
ദൈവം എന്നോട് സംസാരിച്ചിരുന്ന വിഷയങ്ങളിൽ ഞാൻ അനുസരിച്ചിരിക്കണം.
ഓക്കെ, ഇന്ന് ബ്രദർ കേട്ടത് ഞാൻ അത് എപ്പടി കേക്കരുത് അപ്പം കേക്കറാറ്.
ഇവിടെ ഈ ചോദ്യം ചോദിച്ച ആള് ചോദിച്ചിരിക്കുന്നത്, ഞാൻ ആ ദൈവശബ്ദം എങ്ങനെയാണ് കേൾക്കേണ്ടത്?
അതിൽ ഒരു ട്രെയിനിങ് തേവപ്പെടുന്നതല്ല,
അതിനൊരു പ്രത്യേക അഭ്യസനം ആവശ്യമുണ്ട്.
ഇന്ന നാട്കളിൽ ഉള്ളവർ റേഡിയോ കേക്കറ പ്രാക്ടീസ് എല്ലാം കിടയാത്. ഇന്ന നാട്കളില്
ഈ കാലത്തിൽ നമ്മൾ ആരും റേഡിയോ സന്ദേശം റേഡിയോ കേൾക്കാറില്ല.
ഇപ്പൊ എല്ലാം കംപ്ലീറ്റ് എല്ലാം ടി വി ഇന്റർനെറ്റ് അപ്ഡേറ്റ് പോയിട്ട് ഇരിക്കുന്ന കാലത്തില്,
ഇപ്പം ടെലിവിഷനും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വന്നപ്പോൾ റേഡിയോയുടെ ആ സാധ്യത വളരെ കുറഞ്ഞു.
അന്ത നാട്കളിലെ നാൻ വാലിബനായിരിക്കുന്ന കാലത്തിൽ ഇന്ന സൈസിൽ ഇരിക്കുമ്പോൾ എങ്ങ വീട്ടിൽ ഒരു ഫിലിപ്സ് റേഡിയോ ഉണ്ട്.
ഞാൻ ചെറിയ കുട്ടികളുടെ പ്രായത്തിലായിരുന്നപ്പോൾ എന്റെ വീട്ടിൽ ഒരു ചെറിയ റേഡിയോ ഉണ്ട്.
രാത്രിയിലെ 9:30 മണിക്ക് നൈറ്റ് 9:30 മണിക്ക് അത് മീഡിയം വേവിലെ ഷോർട്ട് വേവ് മാറ്റണം, ബാൻഡ് മാറ്റണം.
രാത്രി 9 മണിക്ക് ഞാൻ ആ മീഡിയം വേവ് ഷോർട്ട് വേവിലേക്ക് മാറ്റും.
മാറ്റുമ്പോൾ ശ്രീലങ്കയിലിരുന്ന്, അതായത് ശ്രീലങ്കൻ തമിഴില് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ BBC തമിഴ് ന്യൂസ് കൊടുപ്പാവേ ലണ്ടനിലിരുന്ന് അവൻ ഒളിപരപ്പുവാണ്.
അപ്പോൾ അത് ശ്രീലങ്ക എന്ന് പ്രക്ഷേപണം ചെയ്യുന്ന BBC തമിഴ് വാർത്തകൾ കേൾക്കാൻ കഴിയും.
ഇപ്പൊ തമിഴിൽ ഒരു തിരുക്കുറൾ ഉണ്ട് വാസിച്ച് അത് ചെയ്തിയാണത്. 9:30 മുതൽ 9:30 മണി വരയ്ക്കും ഒരു അരമണി നേരം തമിഴ് ചെയ്തി തമിഴ്നാട്ടിനുടേ റിയൽ നടപ്പ് ലണ്ടനിലെന്ന് സൊല്ലുവാം.
തമിഴ് ഒരു ഒരു തമിഴ് ഒരു കുറൽ തിരുക്കുറൾ
ഒളിപരം
വായിച്ചിട്ട് തമിഴ്നാട്ടിൽ ഇരിക്കുന്ന അവസ്ഥ എന്തെന്നുള്ളത് ലണ്ടനിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യും.
ഇത് കറക്റ്റ് അത് 9:30 കറക്റ്റ് ഒരു ഇന്ന കാര്യം സ്റ്റാർട്ട് ആയിരുന്നു.
9:30 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ആരംഭിക്കുന്നത്.
അപ്പൊ ഇത് ബാൻഡ് മാറ്റണം.
അപ്പോ ആ സമയത്ത് ആ ബാൻഡ് മാറ്റണം.
ഞാൻ നിനക്കിനേ ഇത് ഉള്ള പിള്ളികൾക്ക് അതെന്നെ തരില്ല, കൊഞ്ചം പെരിയവർക്ക് തരും ബാൻഡ് മാത്രത്തിന് എന്നാണ് തരും. ഇങ്ങനെ ഉള്ളവർക്ക് എന്നാണ് റേഡിയോ എന്നാണ് തരില്ല. എങ്ങനെ
ചാനൽ മാറ്റുന്ന
ചാനൽ മാത്രം തരില്ല. ഓക്കെ, അതില് വന്ന് ഇന്ന് ബാൻഡ് എവിടെ മാറ്റിട്ട് അത് ട്യൂൺ പണണോ? അത് ഫൈൻ ട്യൂണിംഗ് ദർ
ബാൻഡ് മാറ്റിട്ട് നമ്മൾ അത് ഫൈനായിട്ട് ട്യൂൺ ചെയ്യണം.
അത് എന്നാവും അപ്പിടിന്നാ അത് കറക്റ്റ് ബാൻഡ് മാറ്റിട്ട് അത് തിരിച്ചു സ്റ്റേഷനുക്ക് പക്കത്തില് അത് ഫൈൻ എവിടെ ട്യൂൺ പണിയിട്ട് വേഗമായി എത്തിട്ടാ ഇന്ന പക്കം പോയിടും, വാങ്ങിട്ട് പോയിടും അത് പാട്ട്.
അത് വളരെ ശ്രദ്ധിച്ച് ട്രിച്ചി സ്റ്റേഷന്റെ അടുത്ത് കൊണ്ടുപോയി ആ ട്യൂൺ വളരെ സാവധാനത്തിൽ മാറ്റണം, അല്ലെങ്കിൽ വേറെ എവിടെയോ പോയിടും.
ഇപ്പടി ഇന്ന പക്കം തരണ ഏകപ്പെട്ട വോയിസസ് ഇരിക്കും മേലെ.
അടുത്ത വലത്തു വശത്തേക്ക് തിരിയുകയാണെങ്കിൽ വളരെയധികം മറ്റ് ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും.
അതിലെ ലണ്ടൻ വോയിസ് മട്ടില്ല, BBC വോയിസ് മട്ടില്ല, അതിൽ ഏകപ്പെട്ട നാടുകളുടെ വോയിസസ് ഇന്ന കാട്ടു മണ്ഡലത്തിൽ ഇരിക്കു.
ആകാശ മണ്ഡലങ്ങളിൽ വന്ന് ലണ്ടനിലെ ശബ്ദം മാത്രമല്ല പല രാജ്യങ്ങളുടെയും ശബ്ദം അവിടെ കേൾക്കാം.
അതിൽ ഒരു ഒരു ഫൈൻ ട്യൂൺ പണി അപ്ഡേ കറക്റ്റാ വെച്ചാ അത് തമിഴ് ന്യൂസ് എടുത്തല്ലാം.
എന്നാൽ അത് ട്യൂൺ ഫൈനായിട്ട് ചെയ്താൽ തമിഴ് ന്യൂസ് കേൾക്കാൻ കഴിയും.
ഇതിൽ ഞാൻ കൊഞ്ചം പ്രാക്ടീസ് പണി കറക്റ്റാണ് വെച്ചിരുന്നു.
അത് ഞാൻ കുറച്ച് അഭ്യസിച്ച് കുറച്ചു നേരം ബന്ധപ്പെട്ട് കറക്റ്റാ ട്യൂൺ ചെയ്തിരുന്നു.
ആരംഭത്തിൽ എനിക്ക് ഇപ്പിടി ഇപ്പിടിന്ന പോയിട്ടിരുന്നു.
ആദ്യ സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിക്കൊണ്ടിരുന്നു.
സമയത്തില് വൈഫ് വരുവാങ്ങ,
സഹോദരി അടുത്ത് വരും.
അതായത് വൈഫിനെ ഇന്നിക്കിരിക്കുന്ന വൈഫ് ഇരിക്കുന്ന കാലത്ത് കിട്ടക്കും ഞാൻ കേട്ടിരുന്നു. അതെ വാലിപണ മാത്രമല്ല, ഞങ്ങൾ തിരുമണമായി എങ്ങൾ വീട്ടിലെ TV എല്ലാം ഇല്ലാത്ത നാട്കളില് കുടുംബം ആരംഭിച്ച നാട്കളിൽ TV ഇല്ലാത്ത പക്ഷത്തിൽ റേഡിയോയിൽ ന്യൂസ് കേൾപ്പം.
കുടുംബമായിട്ട് ജീവിതം ആരംഭിച്ചത് ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ TV ഒന്നും ഇല്ല. ആ സമയത്ത് ഞങ്ങൾ ഒന്നിച്ചേർന്ന് റേഡിയോ ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ന്യൂസ് കേൾക്കും.
അത് റേഡിയോ ന്യൂസ് കേറപ്പോ വൈഫ് കൊഞ്ചം എടുപ്പാങ്ക. അപ്പടി
കുറച്ചു കഴിഞ്ഞ് വൈഫ് അത് ട്യൂൺ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും.
ഇരുക്ക നാം ബാൻഡ് വയ്ക്കിറമ്പാങ്ക,
സോറൻ ബാൻഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും.
ഇങ്ങും ഇങ്ങും പോയിട്ട് വന്നിട്ടേ ഇരിക്കും,
അപ്പുറം ഇപ്പുറം പോയിട്ടിരിക്കും.
എപ്പ നേരം പോകുന്ന 15 നിമിഷം നീ തടവിട്ടേ ഇരിക്കേ, അത് കാം നേരത്ത് ന്യൂസ് പെടുമ്പോ.
ഞാനപ്പോൾ പറയും നീ മാറ്റി മാറ്റി ഇരുന്നാൽ സമയം പോകുന്നു 15 മിനിറ്റിനകം 15 മിനിറ്റ് ന്യൂസ് കേൾക്കാൻ കഴിയാതെ പോകും.
അത് അപ്ഡേ ബൈ പ്രാക്ടീസ് ബൈ പ്രാക്ടീസ് ബൈ പ്രാക്ടീസ് കറക്റ്റാ ട്യൂൺ പണി കറക്റ്റാ 9:30 അപ്പുറം മേലെ ന്യൂസ് കറക്റ്റാ വെച്ചിരുന്നു.
അത് നമ്മള് പ്രാക്ടീസ് ചെയ്ത് 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 കറക്റ്റ് 9:30 അത് ന്യൂസ് ആരംഭിക്കും.
അരുമയാണ് ഉരുളേ.
പ്രിയപ്പെട്ട സൗരി സാറന്മാരെ,
ലണ്ടൻ BBC വോയിസ് പിടിക്കരുതുക്കേ ഇവ്വളവ് ഫൈൻ ട്യൂൺ പണ വേണ്ടി നിൽക്കുമാണാൽ
ലണ്ടനിലെ BBC ന്യൂസ് കേൾക്കാനാണ് ആ വോയിസ് പിടിക്കാനായിട്ട് ഇത്ര നേരം നമ്മൾ അത് ട്യൂൺ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ
ഹെവൻലേന്ന് വരുന്ന വോയിസ് പിടിക്കരുത് അവള് സാധാരണ വിഷയമല്ല.
സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, സാധാരണമായിട്ടുള്ള ഒരു കാര്യമല്ല.
സാത്താനുടേ ആഹായ മണ്ഡലത്തില് 1008 വോയിസസ് ഇരിക്കുക.
ആകാശമണ്ഡലങ്ങൾ സാത്താന്റെ ஆயிரக்கணக்கான சப்தங்கள் இருக்கும்.
அவ்வளவு வாய்ஸஸ் மத்தில நாம் தேவனுடைய சத்தத்தை முதல்ல கேட்க பழக ஆரம்பிக்கணும்.
சப்தங்கள் எல்லாம் நடுவில் நாம் தெய்வத்தின் சப்தம் கேட்குவானாயிட்டு நாம் அபியசிச்சிருக்கணும்.
சின்ன சின்ன விஷயங்கள் ஆண்டவர் பேசுவார்.
ஆதி நம்மளோட சிறிய சிறிய காரியங்களோட
பெரிய விஷயங்கள் எல்லாம் பேசுறது இல்ல.
ஆரம்பிச்ச உடனே தான் வலிய காரியங்களை குறிச்சு சம்சாரிக்காரில்ல.
இந்த இடத்துல போய் சொல்லிட்ட,
நீ ஈ ஸ்தலத்து ஒரு கள்ளத்தரம் பரஞ்சு,
இந்த இடத்துல நீ கோபப்பட்ட,
ஈ ஸ்தலத்து நீ கோபிச்சு,
இந்த இடத்துல நீ நேர்மில்ல மாய்மலம் பண்ணிட்ட, இந்த இடத்துல
ஈ ஸ்தலத்து இன்ன காரியத்தில் நீ காபட்டியம் காணிச்சு,
நீ கன்ஃபஸ் பண்ணணும்,
நீ அது ஏற்று பறையணும்,
இது நீ வந்து ஒப்புரவாகணும்,
ஈ காரியத்தில் நீ போய் செட்டில் நிரப்ப பிராபிக்கணும்,
இதை திரும்ப கொடுக்கணும்,
இது திரிச்சு கொடுக்கணும்
அப்படின்னு முதல்ல இப்படிதான் ஸ்டார்டிங்ல இருக்கும்.
இங்கேயான தெய்வத்தின் சப்தம் வளரே கேட்க ஆரம்பிக்கிறது.
இதை நம்ம அசட்ட பண்ணிட்டோன்னு வச்சுக்கேன்,
ஈ காரியங்களை நாம் கேட்காத ஸ்ரத்தையில்லாத விட்டு கலஞ்சால்
அப்புறம் பிபிசி நியூஸ் எல்லாம் கேட்க முடியாது.
அதனுசேஷம் தெய்வத்தின் சப்தம் நமக்கு கேட்க கழியாது போகும்.
முக்கால் நேரம் அரை மணி நேரம் பேசுறது எல்லாம் கேட்க முடியாது.
அரைமணிக்கூர் ஒன்றும் தெய்வம் சம்சாரிக்க நமக்கு கேட்க கழியாது போகும்.
அப்பியமானவர்களே, நாம் இது பிராக்டிஸ்ல நம்ம அப்படியே பழகிக்க பழகிக்க வந்துடும். நம்ம
காரியத்தில் நம்ம அபியசிச்சு தெய்வத்தின் சப்தம் கேட்க ஸ்ரத்திக்கணும்.
அல்லது இன்னொரு வார்த்தை கூட சேர்க்க விரும்புகிறேன்.
ஒரு காரியம் கூட பரையானட்டு ஆகிரிக்கணும்.
இப்ப இங்க உள்ள தாய்மார்கள், அதாவது குழந்தைக்கு தொட்டி போட்டு குழந்தைங்க வந்து தொட்டில தூங்குறாங்கன்னு வச்சுங்க, தொட்டில தூங்கிட்டு இருக்காங்கன்னு
வச்சுங்க. இப்ப இப்படி இருக்கேன், அம்மாருடைய யாரெங்கிலும் குஞ்சுங்கள் தொட்டி கட்டி அதுல உறங்கன்னு வந்திருக்கட்ட,
எல்லாம் படுத்துக்கிட்டு இருக்கிறதுல நாலு பிள்ளை எல்லாம் கராமுறான்னு எதாவது கத்திக்கிட்டு இருக்கணும்னு வச்சுங்க. அழுகுது குழந்தை, அழுகுது.
எல்லா குட்டிகளும் நாலு அஞ்சு குட்டிகள் கரைஞ்சுகொண்டே இருக்கணும்.
கரெக்டா இங்க உள்ள சிஸ்டர்ஸ் போய் கரெக்டா அவங்க பிள்ளை கரெக்டா போய் தூக்கிடுவாங்க.
இவட உள்ள இருக்கிற சிஸ்டர்ஸ் வந்து அவரோட குட்டிகளோட கரைச்சல பிரத்யேகமாக ஐடென்டிஃபை செய்து அதனை கண்டெத்தும்.
சார் இங்கே தெரியும், இது நம்ம பிள்ளை என்னுடைய அழுகு இல்ல அப்படிங்கறது அவங்களுக்கு தெரிஞ்சிடும்.
இவட பாருங்க, அது எந்த குஞ்சின் கரைச்சல் அல்ல.
எந்த பிள்ளை அழுவதோ அது தாய் மாத்திரம் ஐயோ இது நம்ம பிள்ளையாச்சே அப்படின்னு சொல்லி ஓடிவிடுவாங்க.
ஓ, எந்த குஞ்சு, அதாவது ஏதோ குஞ்சு கரையும்போல் அதன் அம்மா ஓடி போகணும்.
அந்த சத்தத்தை கேட்டு 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 கேட்டு,
காரணம் ஆ குஞ்சின் கரைச்சலின் சப்தத்தை அது அம்மா கேட்டுக்கொண்டே இருக்கின்றது கொண்டாடும்.
அதுலயே நாம் பழக பழக தேவன் பேசுகிறத நம்ம கேட்டுக்கிட்டே இருக்க முடியும்.
அங்கே தெய்வத்தின் சப்தம் சிறிய ரீதியில் நம்மோடு சம்சாரிக்கிறது நம்மளை கேட்டு ஆ காரியத்தில் நம்ம அனுசரணமுள்ளாயிருக்கும்போ அங்கே தெய்வத்தின் சப்தம் தொடர்மான நம்ம ஜீவத்தில் கேட்குவானாயிட்டு கழியும்.
எஸ்ஐ 58 கூட ஒரு வார்த்தை இருக்கிறது.
எஸ்ஐ அப்புறம் 58 அத்தியாயத்தில் இங்கே ஒரு
தேவனுடைய சத்தத்தை கேட்கணும் அப்படின்னா
தெய்வத்தின் சப்தத்தை கேட்கணும் விஷயத்தை பற்றி
நம்முடைய வாயில நிபுச்சொல் இருக்கக்கூடாது. அபியூசிவ் வேர்ட்ஸ், யூ ஷுட் நாட் யூஸ்.
நம்மட வாயில வர்த்தமாய வர்த்தமானங்கள் இருக்கேன் பாடில்ல.
அக்யூசேஷன், பாயிண்டிங் ஃபிங்கர் இருக்கக்கூடாதுன்னு வாசிக்கும்.
மற்றவர்களவரை குற்றப்படுத்துகையும் விரல் சுண்டுகையும் செய்வான் பாடில்ல.
நாம் யாருக்கும் யோக்கா இருக்கக்கூடாது, நுகத்தடி.
யாருடைய மேலும் ஒரு நுகத்தை நம்ம கெட்டி வைப்பான் பாடில்ல.
அப்பதான் நாம் தேவனுடைய சத்தத்தை நம்ம கேட்டுகிட்டே இருக்க முடியும்.
அங்கே செய்யும்போல் நமக்கு தெய்வத்தின் சப்தம் கேட்டுக்கொண்டே இருப்பான் கழியும்.
ஓகே, நாம் சுத்த மனசாட்சியை காத்துக்கொள்வோம்.
நாம் நல்லொரு மனசாட்சியை, சுத்தமாயிட்டுள்ள மனசாட்சியை சூட்சிக்கையும்
ஏற்கனவே பேசினதுக்கு நாம் கீழ்படியும்.
நம்மளோடு சம்சாரிச்சதுன்னு நம்ம அனுசரணம் காணிக்கையும் செய்யுக.
நாம் தொடர்ந்து கேட்டுக்கிட்டே இருக்கலாம்.
அங்கே தெய்வத்தின் சப்தம் தொடர்மான நமக்கு கேட்குவானாய்ட்டு கழியும். சோதியம் ஒரு க்வெஸ்டின், இஃப் God doesn't speak to me, how can I know that God loves me?
தேவன் என்ன நேசிக்கிறார் என்பதை நாம் எப்படி அறிந்து கொள்ள முடியும் அப்படின்னா, கேட்கறது தான் இல்ல. இப்ப ஒரு குழந்தை இருக்கு, இப்ப இந்த குழந்தைக்கு தேவனுடைய நம்ம பேசுற சத்தத்தை அவங்க கேட்க முடியலனாலும், நான் கேட்க முடியலனாலும் தாய் பிள்ளையிடத்தில் அன்பா இருக்கிறாருங்கிறது தான் நம்ம விசுவாசிக்கணும்.
ஒரு கொச்சுக்குட்டி அனுசரிக்கலும் அதன் அம்மா அதன் அம்மை ஆயதுகொண்ட் அதனை சிநேகிக்கணும்.
குழந்தையினுடைய தாயினுடைய சத்தத்தை பாஷையை புரிஞ்சுக்கல.
ஈ அம்மையோட சப்தத்தை இதனை மனசிலாக்கன் கழியல.
அந்த சிறு குழந்தையானது தாயினுடைய லாங்குவேஜ் புரிஞ்சுக்கவே முடியல.
ஈ அம்மையோட பாஷா ஈ குஞ்சனை மனசிலாகனில்ல.
ஆனால் தேவன் எவ்வளவு தாய் எவ்வளவு அன்பா இருக்கிறாளோ அதை காட்டில அதிகமாய் அன்பா இருக்கிறாருன்னு நாம் விசுவாசிக்கணும். தாயும் ஒரு குழந்தையும் பார்த்து நாம் விசுவாசிக்கணும்.
ஒரு அம்மையும் குஞ்சனையும் கண்டுகொண்டு நாம் விசுவாசிக்கின்ற ஒரு காரியம், ஒரு அம்மையை காண்டும் அதிகம் தெய்வம் நம்ம சிநேகிக்கணும்.
நாம் தேவனுடைய சத்தத்தை கேட்க முடியலங்கிறதுக்காக தேவனின் இடத்துல அன்பா இல்ல அப்படின்னு நினைச்சிடக்கூடாது. அது சாத்தானுடைய பொய்.
நம்ம தெய்வத்தின் சத்தம் கேட்காது இருக்கிறது கொண்டு அல்லது மனசிலாகாது இருக்கிறது கொண்டு தெய்வம் என்னை சிநேகிக்கல என் நம்ம தெட்டித்தரிக்கிறது அது பிசாஜின் வஞ்சனையான.
Did Lord Jesus had Holy Spirit on him before he was baptized?
യേശു ക്രിസ്തുവിന് സ്നാനപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, അവനിൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനിൽ തന്നെയാണ് ജനിച്ചത്. ദൈവത്തിന്റെ വചനം വായിക്കുന്ന അങ്ങനെയാണല്ലോ. മറിയയുടെ അടുത്ത് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, മറിയ ചോദിച്ചു ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചുടനെ മറിയ അവിടെ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പ്രജയായിരിക്കും, അവൻ അത്യുന്നതന്റെ മകൻ എന്ന് വിളിക്കപ്പെടും. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനാൽ തന്നെയാണ് യേശു ക്രിസ്തു ജനിച്ചത്, അവനിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു സ്നാനമേറ്റപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വീണ്ടും പ്രാവെന്ന രൂപത്തിൽ അവന്റെ മേൽ വന്നിറങ്ങി. ഈ വാസ് അനോയിന്റഡ് ഫോർ യേശു ക്രിസ്തു ഒരു പ്രത്യേക മിനിസ്ട്രിക്കായിട്ട് അനോയിന്റ് ചെയ്യപ്പെട്ടു, അഭിഷേകം ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് താൻ പരീക്ഷിക്കപ്പെടുവാനായിട്ട് താൻ അതിനുശേഷം ആത്മാവിനാൽ തന്നെ നടത്തപ്പെടുക. അതിനു മുമ്പ് ആത്മാവിനാൽ അല്ല എന്നല്ല എന്റെ അർത്ഥം. അവൻ ആത്മാവിനാൽ തന്നെയാണ് ജനിച്ചത്, ആത്മാവിൽ ജീവിച്ചു. അതാണ് നമ്മൾ വായിക്കുന്നത്, ഒരു ഭാഗത്ത് വായിക്കുന്നുണ്ടല്ലോ, അവന് ജനിച്ചത് ആത്മാവിനാലാണ്, ജീവിച്ചത് ആത്മാവിനാലാണ്, തേജസ്കരിക്കപ്പെട്ടത് ആത്മാവിനാലാണ്. യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്നറിയപ്പെടുന്നതും എന്റെ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ചാണ്. റോമലേഖനത്തിലാണ് ആ വാക്യം. റോമലേഖനം അതിന്റെ മൂന്നാമത്തെ വാക്യത്തിലാണ്, കൺസേണിങ് ഹിസ് സൺ ഹു വാസ് ബോൺ ഓഫ് ഡിസെൻഡന്റ് ഓഫ് ഡേവിഡ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്, ഹു വാസ് ഡിക്ലെയർഡ് ദ സൺ ഓഫ് ഗോഡ് വിത്ത് പവർ ബൈ ദ റിസറക്ഷൻ ഫ്രം ദ ഡെഡ് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്.
വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കർത്താവിനെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്.
യേശു ക്രിസ്തു എന്ന് വിശുദ്ധിയുടെ ആത്മാവിലാണ് ദൈവപുത്രൻ. നമുക്കും നമ്മുടെ ദൈവപുത്രന്മാരായിട്ട് മകൻ കുഞ്ഞായിട്ട് ജനിച്ച് ഒരു ദൈവ പൈതലായിട്ട് ജനിച്ച് ബോൺ ഓഫ് ഗാഡ് ദൈവത്താൽ ജനിച്ച് വിശുദ്ധിയിലാണ് നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരെന്നാൽ അറിയപ്പെടുന്നത്. ജീസസ് വാസ് യേശു ക്രിസ്തു വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ജഡപ്രകാരം ദാവീദിന്റെ സന്തതി. എന്നാൽ വിശുദ്ധിയുടെ ആത്മാവിൽ യേശു ക്രിസ്തു ദൈവപുത്രൻ. സോ ദ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്. അപ്പം യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ ജീവിച്ചു, പരിശുദ്ധാത്മാവിനാൽ താൻ മരണത്തെ ആസ്വദിച്ചു, പരിശുദ്ധാത്മാവിനാൽ താൻ ഉയർത്തെഴുന്നേറ്റു, പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തു, ബുക്ക് ഓഫ് ആക്ട്സ്, പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തു, പരിശുദ്ധാത്മാവിനാൽ സ്വർഗാരോഹണം ചെയ്തു. ഹൗ ടു കീപ് അവർ ഐസ് പ്യുവർ, എങ്ങനെ നമ്മുടെ കണ്ണുകളെ ശുദ്ധമായിട്ട് സൂക്ഷിക്കാനായിട്ട് കഴിയും.
നമ്മുടെ ശരീരത്തിനുടേ അവയവങ്ങളെ നാം ദൈവനുടേ പരിശുദ്ധാവിനാൽ നാം ഡിസിപ്ലിൻ പണിടും.
നമ്മുടെ ശരീര അവയവങ്ങളെ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ കീഴ്പ്പെടുത്തണം, അനുസരണം പഠിപ്പിക്കണം.
രണ്ട് വസനങ്ങളെ ഞാൻ കാണിക്ക
വരുമ്പോകുന്ന രണ്ട് വേദവാക്യങ്ങൾ നിങ്ങളെ കാണിക്കാം.
ഒന്ന് റോമർക്ക് എഴുതുന്ന നിർഭം 8-ാം അധികാരം,
റോമലേഖനം 8-ാം അധ്യായം
13-ാം വചനം, റോമൻസ് 8:13
13-ാമത്തെ വചനം,
ആവിയിനാലേ
ശരീരത്തിന് ശൈലികളെ അഴിത്താൽ പിഴപ്പീൽ.
നിങ്ങൾ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ ജീവിക്കും.
ഇന്നൊരു വസനം, 1 കൊരിന്ത്യർ 9
27 വാക്യം.
എൻ ശരീരത്തെ ഒടുക്കി കീഴ്പ്പെടുത്തുകേ,
ഞാൻ എന്റെ ശരീരത്തെ അടക്കി, അത് വായിച്ചോട്ടെ,
എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്രയോ ചെയ്യുന്നത്.
ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു.
ആ പരിശുദ്ധ ആവിയാനോരുടെ അന്റെ കൃപയിനാൽ, ആവിയുടെ ബലത്താൽ എൻ ശരീരത്തെ, എൻ ശരീരത്തിനുടേ കണ്ണുകളെ, എന്നുടേ അവയവങ്ങളെ, അതിനുടെ ക്രിയകളെ ഞാൻ അഴിക്കിറേ.
പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഞാൻ എന്റെ ശരീരത്തിന്റെ പ്രവർത്തികൾ, ശരീരത്തിന്റെ അവയവങ്ങളുടെ പ്രവർത്തിയെ ഞാൻ അഴിക്കുന്നു.
തിമോത്തിക്ക് ചൊല്ലുമ്പോൾ പോൾ ഇന്നൊരു കാര്യത്തിൽ ചൊല്ലാറ്,
തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ
2 തിമോത്തി 2 ലെറ്റർ 2 എപ്പിസ്റ്റിൽ 1:7 വാസിക്കണം.
2 തിമോത്തി 1:1 അതിന്റെ
6 വസനത്തിൽ 7 വസനത്തിൽ വാസിക്കാം.
അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്.
അതായത് പാൽ തിമോത്തിയോസ് ചൊല്ലാ, എന്നെക്കോ നാ മേലെ തലമേലെ കൈവച്ച് നീ അഭിഷേകപ്പെട്ടത് മാത്രമല്ലപ്പാ, ഇന്നേക്ക് അത് നീ അണൽ മുട്ടി നീ എലിപ്പ് വിടുന്നു അപ്പിങ്ങര.
അപ്പോസ്തലൻ പൗലോസ് അവിടെ പറയുന്നത്, ഏതോ ഒരു ദിവസം ഞാൻ നിന്റെ തലമേൽ കൈവച്ച് നിനക്ക് ലഭിച്ച അഭിഷേകം മാത്രമല്ല, അത് നീ നിരന്തരമായിട്ട് ജ്വലിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം.
അത് സ്റ്റൈറപ്പ് പണണു അപ്പിങ്ങര,
അത് അത് കലക്കി, അത് നമ്മള് അത് ജ്വലിപ്പിക്കണം.
പരിശുദ്ധാവിയാനുടേ ഇന്ന് നിറവ് എന്നേക്കോ പെട്ടതല്ല, നാം എപ്പോഴും ആവിയുടെ നിറവിൽ ഇരുന്നുകിട്ടേ ഇരിക്കണം. നമ്മെ
പരിശുദ്ധാത്മാവിനെ ഏതോ ഒരു കാലത്തില് നമുക്ക് കിട്ടിയതല്ല, എന്നാൽ അത് നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നാം ജീവിക്കണം.
നീ അണൽമുട്ടി എഴുപ്പി വിടുമ്പോൾ ഉണക്ക് നെയ്പൂട്ടുകേൻ,
അത്
കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു.
ഓക്കെ, അപ്പൊ കീഴിൽ ചൊല്ലുമ്പോൾ പരിശുദ്ധാവിയാനോ കുറിച്ച് ചൊല്ലുമ്പോൾ പവർ ഓഫ് ദി സ്പിരിറ്റ്, ലവ് ഓഫ് ദി സ്പിരിറ്റ്, ഡിസിപ്ലിൻ ഓഫ് ദി സ്പിരിറ്റ്,
അവിടെ മൂന്ന് കാര്യം.
പവർ
ആത്മാവിന്റെ ശക്തി, സ്നേഹത്തിന്റെ ആത്മാവ്, ധൈര്യത്തിന്റെ, സുബോധത്തിന്റെ ആത്മാവ്.
നെക്സ്റ്റ് അതിൽ വാസിക്കണം, പരിശുദ്ധ ആവിയാണവർ നമുക്കുള്ള വരുമ്പോൾ അത് ഡിസിപ്ലിൻ സ്പിരിറ്റ് കൊണ്ടുവരാൻ.
പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അത് നമുക്കുള്ളിൽ ഒരു 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 അച്ചടക്കം, ഡിസിപ്ലിൻ.
ആ ഒരു അത് പരിശുദ്ധ ആവിയാണവർ വരുമ്പോഴത് ഇന്ന് കണ്ണിലുള്ളതാണ് കാര്യങ്ങളെല്ലാം, അതിനുടെ കിരികളിൽ നാം അഴിക്കണം.
പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ആ മ്ലേച്ഛമായ പ്രവൃത്തികളെ അത് അഴിക്കുന്നു.
ഒരു ദൈവ മനുഷ്യനെ കുറിച്ച് ഞാൻ അറിവേൻ,
ഒരു ദൈവഭക്തനെ, ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്.
അത് ദൈവ മനുഷ്യനും അവരുടെ മണവിയും ഒരു പെരിയ സിറ്റിയിലെ വാക്കിംഗ് ഓൺ ദി റോഡ്.
ആ ദൈവ മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ഒരു സിറ്റിക്കുള്ളിൽ ഒരു റോഡിൽ കൂടി നടന്നു പോകുന്നു.
ഉടനെ അത് മണവിയാണവൽ, അത് ദൈവ മനുഷ്യനുടെ മണവിയാണവൽ റോഡിലുള്ളതാണ് എല്ലാ സിനിമ പോസ്റ്റേഴ്സ് പാർട്ട് ഉള്ളും കലങ്കി, ഇപ്പടിയെല്ലാം പോസ്റ്റേഴ്സ് ഇരുന്നാ എവളവായി ഇന്ന് വാലിബോ പിള്ളികൾ കെട്ടുപോവാങ്ങ അപ്പൊ ഒരു അങ്കളായ്പ്ല, ഡാർലിംഗ് യു സീ ഹൗ ക്രൂവൽ അപ്പിങ്ങനെ മാതിരി ചൊല്ലാങ്ങ.
ആ സഹോദരി, ആ ദൈവമനുഷ്യന്റെ ഭാര്യയായ ആ ഭാര്യ റോഡിൽ കൂടി പോകുമ്പോൾ ആ സിനിമ പോസ്റ്റേഴ്സ് കണ്ടിട്ട് ഉള്ളത്തിൽ ദുഃഖമുണ്ടായിട്ട് തന്റെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയുള്ള പോസ്റ്റേഴ്സ് എല്ലാം നമ്മൾ റോഡിൽ കണ്ടാൽ ഈ യുവതലമുറ എത്രയധികം തെറ്റിപ്പോകും.
അപ്പിങ്ങുമ്പോഴത് അത് ദൈവ മനുഷ്യൻ തന്നെ മണവിയാനിടത്തിൽ ചൊന്നത്.
അപ്പോൾ ആ മനുഷ്യൻ ആ ആ സഹോദരിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു,
അത് നാം പാക്ക വേണ്ട, അത് പാക്കാമലേ അത് എപ്പിടി ഇരിക്കുന്ന എനിക്ക് തെരിയുണ്ടാൻ,
അത് കാണാതെ തന്നെ അതെങ്ങനെ ഇരിക്കുന്നെന്ന് എനിക്കറിയാം.
അപ്പ എന്തളവുക്ക് ഡിസിപ്ലിൻ പണി വെച്ചിരിക്കാർ കണ്ണുകള്.
അപ്പോ എന്തും മാത്രം അദ്ദേഹം തന്റെ കണ്ണിനെ അടക്കി
ശിക്ഷണത്തിൽ
വെച്ചിരിക്കുന്നു.
ഒരു കാലത്തില് എന്നുടേ സ്വാപത്തെ സ്വരണേ ഇന്ന് ദേവ മനുഷ്യനെ കുറിച്ച് കേട്ടതുക്ക് അപ്പുറം നാ ആവിയാണ് ഒരാൾ കുട്ടപ്പെട്ടനാണ്.
ഈ ദൈവ മനുഷ്യനെ കുറിച്ച് കേട്ടതിന് ശേഷം പരിശുദ്ധ ആത്മാവ് എന്നെ ഉണർത്തിയ വിഷയത്തിൽ
ഇപ്പൊ എന്റെ മണവി എന്നോട് പാത്തിട്ട് എന്നാ അവള് മോശമാർക്കും മണവി സോറാങ്ങ.
ഇപ്പോൾ ഒരുപക്ഷെ സഹോദരി ഇതെന്നെ ഇത്ര വളരെ മോശമായിട്ടിരിക്കുന്നെന്ന് ചോദിച്ചാൽ
என்கிட்ட ஒரு டிசிப்ளின் இல்லாத ஒரு மனுஷனா இருந்தா என்ன செய்வேன் அப்படின்னா, ஆமா
ഞാൻ എന്റെ കണ്ണിന് ശിക്ഷണം ഇല്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ ഞാനും അത് കണ്ടിട്ടാവും അങ്ങനെ തന്നെയാണ് എന്ന് എന്നാ പറയും.
ആണോ അത് ദൈവ മനുഷ്യനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ.
എന്നാൽ ആ ദൈവഭക്തനായ മനുഷ്യൻ
മണവി പേച്ചുക്കാ சொன்னதுக்காக கூட அத சைல திரும்பல அவன்.
ആ അവന്റെ ഭാര്യ പറഞ്ഞ കാര്യത്തിന് പോലും അവൻ ആ വിഷയത്തിലേക്ക് തിരിഞ്ഞില്ല.
അപ്പൊ എവളവായി തൻ കണ്ണുകളിൽ ഒരു പരിശുദ്ധത കൊണ്ടുവന്നിരിക്കാർ.
അവൻ തന്റെ കണ്ണിന് എത്രയധികം വിശുദ്ധിയെ കൊണ്ടുവന്നു.
അപ്രിയമാണ് ഡിസിപ്ലിൻ അത് പരിശുദ്ധ ആവിനാൽ ഉണ്ടാണ് എന്റെ ഒഴുങ്ക് കട്ടുപാട് നിറയുന്ന ഒരു വാഴ്ക്കു വരുമ്പോഴാണ് ഇന്ന് കണ്ണുകളെല്ലാം നമുക്ക് കട്ടുപ്പെടുത്ത മുടിയും.
സോറി സർമാരെ, നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ശിക്ഷിക്കാൻ സാക്ഷി ശാസിച്ച് നടത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ കണ്ണുകളെ നമ്മളെ നിയന്ത്രിച്ച് ശിക്ഷണത്തിൽ നടത്താൻ കഴിയുള്ളൂ.
அல்லது ஆண்டவருடைய வார்த்தையின்படி சொல்லுவோமானால், மத்தேயு மலைப்பிரசங்கத்தின்படி ஆண்டவருடைய வார்த்தையின்படி இந்த கண் உனக்கு இடர்ல உண்டாக்கினால் அது பிரிந்து போடும் ஆண்டவர் சொன்னார்.
கர்த்தாவ் പറഞ്ഞു, நின் கண்ணான உனக்கு இடர்ச்சி வருத்தினെങ്കിൽ அதனே சூழ்ந்து களையுக.
மத்தேயு 5ஆம் அதிகாரம் அதனுடைய சீரியஸ்னஸ் பாருங்க.
மத்தேயு சுவிசேஷம் 5ஆம் அதிகாரத்தில் அதின்ட காடின்யத்தை குறித்து நமக்கு காண கழியுண்டு.
எங்களுடைய பரலோக பொக்கிஷங்களுடைய தமிழ் மாத இதழ்ல சென்ற மாதத்துக்கு முன்னதாக நினைக்கிறேன், சென்ற மாதத்தில் இந்த காரியத்தை நாங்கள் வாசித்தோம்.
ஹிடன் ட்ரெஷர்ஸ் என்ன நிபுல நிக்ஷேபம் என்ன ஞங்களுடைய ചെറിയ மாசிகையில
மந்த்லி மேகசினில் நாங்கள் அது வாசித்தோம்.
இப்பிராவசியம் அது வாய்க்கானிடையாயிட்டு வரணும்.
ரெண்டு பாவங்கள் நரகத்துக்கு ஏதுவான பாவங்கள்ங்கிறத நம்ம மத்தேயு அஞ்சுல நான் வாசிக்கிறோம்.
மத்தேயு சுவிசேஷம் 5ஆம் அத்தியாயத்தில் ரெண்டு பாவங்கள் മനുഷ്യനെ നരകത്തിലേക്ക് നടത്തുന്നു എന്ന് വായിക്കുന്നു.
22ആം വസനത്തിലെ കോപത്തെ കുറിച്ച് വാസിക്കണം.
22ആമത്തെ വാക്യത്തിൽ മനുഷ്യന്റെ കോപത്തെ കുറിച്ച് പറയുന്നു.
അതിൽ കൂടെ ഒരു മൂന്ന് സ്റ്റെപ്സ് ഇരിക്കുന്നു ആർട്ടിക്കലിൽ വാസിച്ചോ.
അതിലും മൂന്ന് പടികൾ ഉണ്ടെന്ന് ആ ബുക്കില് ആ മാസികയിൽ വായിച്ചു.
ഒന്ന്, കോപം വരുമ്പോഴത് അവൻ ന്യായത്തീർപ്പിക്ക് ഏതുവായിരിക്കും.
കോപിക്കുന്നവൻ ന്യായവിസ്താരത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും.
കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും.
മൂഢൻ എന്ന് ചൊല്ലുകവൻ എരിനരകത്തിന് ഏതുവായിപ്പാൻ.
മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും.
എത്ര സ്റ്റെപ്സ് പറഞ്ഞു,
എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു.
അതായത് ന്യായത്തീർപ്പ്
ഒന്ന്, ന്യായവിസ്താരം,
ആലോചന സംഘത്തീർപ്പ്,
ന്യായാധിപ സഭയുടെ മുമ്പിൽ
ന്യായാധിപ സഭ,
അപ്പുറം എരിനരകം,
അതിനുശേഷം
അഗ്നിനരകം.
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാ പോകുന്നത്,
അത് പടിപടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
ആണല്ല മത്തേയു 5:28 വസനം,
5:28 വാക്യം.
ഒരു സ്ത്രീയെ ഇച്ഛയോട് പാർക്കവൻ വിഭചാരമേ ചെയ്തായിട്ട്.
സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി.
അവൻ നരകത്തേക്ക് ചെല്ലുകാനെ അടുത്ത വസനത്തിൽ വാസിക്കണം.
അടുത്ത വാക്യത്തിൽ അവൻ നരകത്തിലേക്ക് പോകുന്നു എന്ന് വായിക്കുന്നു.
ഇതിക്കാവത് സ്റ്റെപ്പ് ഇരിക്ക്, ന്യായത്തീർപ്പ്, ആലോചന സംഘം, എരിനരകം. ഇതിക്ക് ഇച്ഛിത്താലേ പോകും നരകം അപ്പിങ്ങിറപ്പ ഇന്ന വാർത്തയെ അവൾ സീരിയസ് ആയി ഞാൻ ഭാവിക്ക വേണ്ടിയതാ ഇരിക്ക്.
അവിടെ കോപിക്കുന്നവന് മൂന്ന് സ്റ്റെപ്പിൽ അവൻ നരകത്തിലേക്ക് പോകുമ്പോൾ, ഇവിടെ സ്ത്രീയെ മോഹത്തോടുകൂടി നോക്കുന്നവൻ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നരകത്തിലേക്ക് പോകുന്നു.
അപ്രിയമാണുള്ള ഇന്ന വാർത്തകൾക്ക് നാം ഭയപ്പെടേണ്ടത് ആവശ്യമായിരിക്കരുത്.
പ്രിയ സൗരി സൗരന്മാരെ, ഇങ്ങനെയുള്ള ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നാം നടങ്ങേണ്ടതാണ്.
ഇതിൽക്കാൻ ദൈവൻ പരിശുദ്ധാവി നമുക്ക് കൊടുത്തിരിക്കാറ്.
അതാണ് പരിശുദ്ധ ആത്മാവ് നമ്മളെ എപ്പോഴും ഓർപ്പിക്കുന്ന കാര്യം.
അന്ത പരിശുദ്ധനുടെ ആവിനാലേ ഇന്ന ശരീരത്തിനുടേ സൈകളെ നാം അഴിത്താൽ നാം പിഴിപ്പോ.
പരിശുദ്ധാത്മാവ് ആത്മാവിനാൽ നമ്മൾ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ ജീവിക്കും. ഓക്കെ, ജീസസ് നെവർ ആസ്ക് എനി ക്വസ്റ്റ്യൻ ടു ഡീമൻസ് ഓർ അൺക്ലീൻ സ്പിരിറ്റ്. യേശു ഒരിക്കലും ഡീമൻസിനോടും അശുദ്ധ ആത്മാവിനോടും ഒരു ചോദ്യവും ചോദിച്ചില്ല. ബട്ട് ഇൻ മാർക്ക് 5:9 ഹി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ നെയിം, വൈ. മാർക്കോസ് ശേഷം 5:9 യേശു നിന്റെ പേരെന്താണെന്ന് ആ ഭൂതഗ്രസ്തനോട് ചോദിച്ചു. എന്തുകൊണ്ടാണ് ചോദിച്ചത്? I don't know. ഒരു ആൻസർ ഉണ്ടെങ്കിൽ
വെളിയിൽ വരാതെ പോയി അപ്പം കേട്ടാണ്. അവളെ
വെളിയിൽ വരാഞ്ഞത് കൊണ്ട് പേരെത്താന്ന് ചോദിച്ചു. കാണും
ബാബ
എനിക്കറിയില്ല, അത് വെളിയിൽ ഭൂതം പുറത്തു വന്നില്ല, അതുകൊണ്ട് പേരെന്താന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ, അറിയില്ല എന്നാണ് സഹോദരന്മാർ പറഞ്ഞത്.
എങ്ങനെയാണ് എനിക്ക് കൂടുതൽ അധികമായി സന്തോഷത്തോടെ യേശുവിനെ സ്നേഹിക്കാനാകുക? കർത്താവ് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. യേശു പറഞ്ഞത് ചെയ്യുക, അതാ യേശുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. യേശു പറയാണ് ഭാര്യയായിരിക്കുന്ന സഹോദരിയെ ചോദിച്ചെങ്കിൽ, യേശു പറയാണ് നിന്റെ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കാൻ പറഞ്ഞാൽ നീ അത് ചെയ്താൽ മതി. ഭർത്താവായി ഇത് എഴുതിയിരിക്കുന്നെങ്കിൽ നിന്റെ ഭാര്യയെ നിന്റെ പൂർണ്ണമായിട്ട് ഹൃദയത്തോട് സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക, അത് യേശു പറഞ്ഞ കാര്യമാണ്, അത് ചെയ്താൽ മാത്രം മതി. പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മയപ്പന്മാരെ അനുസരിച്ചാൽ മതി. പിന്നെ ഇളയവരാണെങ്കിൽ മൂപ്പന്മാർ കീഴടങ്ങിയിരുന്നാ മതി. ഇറ്റ്സ് ഓൾ ഇങ്ങനെ പല കാര്യങ്ങളും യേശു പറഞ്ഞത്. യേശു പറയുന്നത് അനുസരിക്കുക, അതെങ്ങനെ അനുസരിക്കണം? വളരെ സന്തോഷത്തോടെ അനുസരിക്കണം, ചിയർഫുൾ ഗിവർ. അപ്പൊ അങ്ങനെയാണ് യേശുവിനെ സ്നേഹിക്കുന്നത്. യേശുവിനെ സ്നേഹിക്കുന്നത് യേശുവിന്റെ കൽപ്പന പ്രമാണിച്ചുകൊണ്ടാണ്.
എന്തോ സന്തോഷത്തോടെ സ്നേഹിക്കുക, അങ്ങനെ ഒരു
എനിക്ക് കൂടുതലധികമായി സന്തോഷത്തോടെ യേശുവിനെ കൂടുതലധികമായിട്ടൊന്ന് സ്നേഹിക്കണ്ട. യേശു പറയുന്ന അതാത് സമയത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചാൽ മതി. കൂടുതലധികമായിട്ട് ആരും യേശുവിനെ സ്നേഹിക്കാൻ ഒക്കെയല്ല. പിന്നെ രണ്ടാമത് യേശു പറഞ്ഞു ലൂക്കോസിന് ശേഷം 5-ാം അധ്യായത്തില്, ആർ അധികമായി സ്നേഹിക്കും? എന്തുണ്ടാകണം? ആർക്ക് അധികമായിട്ട്? ഒരുത്തൻ 50 വെള്ളിക്കാശും ഒരുത്തൻ 500 വെള്ളിക്കാശും, ഇവരിൽ ആർ അധികമായി സ്നേഹിക്കും? ആര് സ്നേഹിക്കും കൂടുതൽ അധികമായിട്ട്?
ഇളച്ചു കിട്ടിയവൻ.
അധികം ഇളച്ചു കിട്ടിയവൻ. എത്ര നിങ്ങൾക്ക് ഇളച്ചു കിട്ടിയെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ അതിന്റെ അളവിലെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ ഒക്കത്തുള്ളൂ. വിശ്വസിക്കാനും പ്രത്യാശ വയ്ക്കാനും സ്നേഹിക്കാനും എങ്ങനെ പഠിക്കും? ഞാൻ എങ്ങനെ പഠിക്കും? വിശ്വസിക്കാനും പ്രത്യാശ വയ്ക്കാനും സ്നേഹിക്കാനും ഞാൻ എങ്ങനെ പഠിക്കും?
ഹൗ ടു ബിലീവ്,
ഹൗ ടു ഹോപ്പ്, ഹൗ ടു ലവ്, ഹൗ കൻ ഐ ലേൺ ലൈക്ക്? അതെ,
എവിടെ?
അതായത് ടു ബിലീവ്, ടു ഹോപ്പ്, ടു ലവ്. ഹൗ കൻ ഐ ലേൺ?
വിശ്വാസം എന്നത് ദൈവനുടെ വാർത്തയെ കേൾപ്പതിനാൽ തന്നെ വരും. നാം റോമർക്കെഴുതുന്ന നിർബത്തിൽ നാം വാസിക്കിറോം. റോമർക്കെഴുതുന്ന നിർബം 10-ാം അധികാരം,
റോമലേഖനം 10-ാം അധ്യായം,
നാം 14-ാം വചനത്തിൽ വാസിക്കിറോം. 17-ാം അധികാരം 17-ാം വചനം.
ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു.
വിശ്വാസം ദൈവനുടെ വാർത്തയും ദൈവനെയും എവ്വളവായി നാം കേൾക്ക അവരെ അറിയ അറിയതാണ് നമുക്ക് വിശ്വാസം വരും.
വിശ്വാസം വരുന്നത് നമ്മൾ ദൈവത്തെ എത്രയധികം കേൾക്കുന്നുണ്ടോ അതിന്റെ അളവിലാണ് വിശ്വാസം നമ്മുടെ വർദ്ധിക്കുന്നത്.
സാക് പുനൻ നല്ല ചില ഇലസ്ട്രേഷൻസ് എല്ലാം സൊല്ലുവാങ്ക.
സക്കറിയ പുനൻ ബ്രദർ നല്ല ഉദാഹരണങ്ങൾ പറയാറുണ്ട്.
ഒരു കോൺക്രീറ്റ് പാളത്ത് സൊല്ലുവാങ്ക, ഒരു റിവറിൽ ഉള്ളതാണ് ഒരു മൂങ്കിൽ മരപ്പാളത്തെയും കൂടെ സൊല്ലുവാർ.
അദ്ദേഹം ഒരു കോൺക്രീറ്റ് പാലത്തെ കുറിച്ചും ഒരു നദിക്ക് അക്കരെ കര കിടക്കുന്ന മരം കൊണ്ടുണ്ടാക്കിയ പാലത്തെ കുറിച്ചും പറയാറുണ്ട്.
ഒരു കോൺക്രീറ്റ് പാലത്തിൽ പോകുമ്പോഴത് നമുക്ക് എന്നാ വരതില്ല അപ്படின்னா ஒரு பயமோ ஒரு திகளோ வரதில்ல. நான் வாட்டி ஈஸியா எவ்வளவு தண்ணீர் கரபரண்டு போனாலும் சரி நான் ஈஸியா அந்த பாலத்து மேல
கிராஸ். கான்கிரீட் பாலத்தில் கூடி போகும்போது எത്ര തന്നെ வெள்ளப்பக்கமோ மழையோ உண்டாயாலும் நமக்கு பயம் வரனilla.
ஆனால் அதே மூங்கி பாலத்தில் போகும்போது தண்ணி கரபரண்டு போகும்போது நமக்கு அந்த பயமும் தடு நடுக்கமும் இருக்கு.
ஆனால் ஒரு மரப்பாலத்தை கூட நம்ம போகும்போது நதியை கவிஞ்சு ஒழுகுன்னு காணும்போது நமக்கு வளரே பயம் உண்டாகும்.
நானாதான் இருக்கேன், நானாகவே இருக்கிறேன்.
ഞാൻ തന്നെയാണ്.
தண்ணி கரபுரண்டு ஓடிட்டு இருக்கு.
ரெண்டு ஸ்தலங்களிலும் நதி கவிஞ்சு ஒழுகிக்கொண்டிருக்கிறது.
வெளியில எல்லா பிரச்சனைகளும் இருக்கத்தான் செய்கிறது.
எல்லா பிரச்சனைகளும் வெளியில் உண்டு.
நானாகவே தான் இருக்கிறேன்.
ഞാൻ തന്നെയാണ്.
ஆனால் எப்படி எனக்கு அந்த விசுவாசம் வரும் அப்படின்னா எதை பொறுத்தது என்றால் எனக்கு இயேசு கிறிஸ்து ஒரு மரப்பாலத்தை போல இருக்கிறாரா அல்லது இயேசு கிறிஸ்து எனக்கு ஒரு கான்கிரீட் பாலமா இருக்கிறாருங்கிறது கேள்வி.
எனக்கு எப்படி தைரியம் வரும்னு ചോദിച്ചാൽ இயேசு கிறிஸ்து ஆ மரப்பாலம் போலயாணோ அதோ கான்கிரீட் பாலம் போலயாணோ.
எனக்கு இயேசு கிறிஸ்து கான்கிரீட் பாலங்கிறது அறியும் பொழுது அதை கேட்கும் பொழுது அவரை விசுவாசிக்கும் பொழுதுதான் அவர் கேட்க கேட்க அறிய அறிய எனக்கு விசுவாசம் வந்துகிட்டே இருக்கு.
இயேசு கிறிஸ்து ஆ கான்கிரீட் பாலம் போலயாணு ഞാൻ അറിയുകയും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുക, എനിക്ക് ആ ധൈര്യം വന്നോണ്ടേ.
അതുകൊണ്ടാണ് അവരെ പറ്റി നാം അറിയുന്നതിന് നാം ദൈവരുടെ വാർത്തകളെ നാം അധികമായി നാം അറിയണം.
അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് നമ്മൾ അധികമായിട്ട് അറിയുവാനായിട്ട് ദൈവത്തിന്റെ വചനത്തെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും
ചെയ്യണം. അൻപാണത് അവിടുന്ന് ഒരിടത്തിലും അൻപിന് അവിടുന്ന് പെട്ടുകൊള്ളണം.
സ്നേഹവും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് നമ്മൾ വാസ്തവമായിട്ട് അറിയുന്നത് യേശു ക്രിസ്തു മുഖാന്തരമാണ്.
അവരിടത്തിലിരുന്ന് നാം പെട്ടുകൊണ്ടാതാ ഉണ്ട് നാം കൊടുക്കുകയും മുടിയാ.
അവരുടെ യേശുവിന്റെ യേശുവിൽ നിന്ന് എനിക്ക് ലഭിച്ചത് മാത്രമേ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് കഴിയുള്ളൂ.
എപ്പി അൻപുറ മുടിയും അപ്പൊ എപ്പി എന്നെ മുന്തി അൻപുറന്നിരിക്കാറുണ്ട്. അവരറിയുമ്പോഴാണ് മനുഷ്യരുടെ അൻപുറ മുടിയും.
ഞാൻ മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ യേശു എന്നെ എന്നെ ഒന്നാമത് സ്നേഹിച്ചു എന്നുള്ള വിഷയം ഞാൻ അറിയുമ്പോൾ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയുള്ളൂ. അല്ല, ഇവിടെ കേൾവി എപ്പടി എപ്പടി പഠിക്കാൻ എപ്പടി എപ്പടി ഹൗ കൻ ഐ ലേൺ, അതാ കേൾവി. ഹാനോക്ക് ദൈവത്തോടുകൂടി 300 സംവത്സരം നടന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അല്ലെങ്കിൽ നോഹ 120 വർഷം കൊണ്ട് പെട്ടകം പണിതു. ഞാൻ അതിനെ ഇങ്ങനെ വിശ്വസിക്കുന്ന കർത്താവിന്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമ്മളിപ്പോ കേട്ട ആ വാക്യത്തിൽ റോമലേഖനം 10:17 ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ കേൾവിയിലാണ് എനിക്ക് വിശ്വാസം വരുന്നത്. അപ്പം നമ്മൾ വിശ്വാസത്തിൽ വർദ്ധിക്കുക എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം എന്നാ? നമ്മള് ദിവസവും എല്ലാ സമയങ്ങളിലും ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. ആനോക്ക് 300 സംവത്സരവും ദൈവത്തെ കേട്ടു, ദൈവം പറയുന്നത് കേട്ടു. നോഹ 120 സംവത്സരവും ദൈവം പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് താൻ അവസാനം വരെ നിൽക്കാനിടയായി തീർന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ താൻ മനുഷ്യനിലേക്ക് നോക്കി മനുഷ്യന്റെ ശബ്ദം കേൾക്കാൻ പോയില്ല, ദൈവത്തിന്റെ ശബ്ദം താൻ നേരിട്ട് കേട്ടുകൊണ്ടേയിരുന്നു. അതാണ് തന്റെ വിശ്വാസത്തെ, അതാണ് നമ്മൾ എബ്രായത്തിൽ വായിക്കുന്ന വിശ്വാസത്താൽ ആനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടി നടന്നു. 65-ാമത്തെ വയസ്സിൽ താൻ തുടങ്ങിയ തുടക്കം, 365 വയസ്സായപ്പോൾ താൻ ദൈവത്തോട് ദൈവനെ എടുത്തുകൊണ്ടു. അപ്പൊ അത് വിശ്വാസത്താല. വിശ്വാസം വരുന്നത് എങ്ങനെയാ? കേഴിയല്ല, ദൈവത്തിന്റെ വചനം. അപ്പൊ ദൈവത്തിന്റെ ദൈവം പറയുന്നത് മാത്രമേ, ഞാൻ പറയട്ടെ, അതിന് വേറൊരു മാധ്യമമില്ല, ദൈവം പറയുന്നത് മാത്രമേ നമുക്ക് വിശ്വാസമായിട്ട് വരത്തുള്ളൂ. ദൈവം എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് മേക്സ് യു, അത് മാത്രമേ നമുക്ക് വിശ്വസിക്കാനൊക്കത്തുള്ളൂ, വിശ്വാസമായിട്ട് വരത്തുള്ളൂ. അതിനും കാരണഭൂതൻ ദൈവം അത്രേ. വിശ്വാസത്തിന്റെയും കാരണഭൂതൻ ആരാ? ഗോഡ് ഹിംസെൽഫ്. സോ ദാറ്റ്സ് വൈ എവറിഥിങ് ഇസ് എല്ലാം ദൈവത്തിൽ നിന്നും, ദൈവത്താലും, അവനിൽ നിന്നും, അവനാലും അവങ്കിലേക്ക് മാറും. സോ നമ്മൾ നിരന്തരം ഒരു ദിവസം പോലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്ത, ഞാൻ പറയാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസംഗം കേൾക്കാത്ത ദിവസം ഉണ്ടാകരുതെന്നോ സി ഡി കേൾക്കാത്ത ദിവസം ഉണ്ടാകുന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. വിഷുഡ് മുമ്പ് കേട്ടതുപോലെ നമ്മൾ ദൈവത്തിന്റെ ശബ്ദം നിരന്തരമാണ്. എന്താ ഞാൻ നമ്മുടെ മനസ്സാക്ഷി ശുദ്ധമായിട്ട് സൂക്ഷിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയും. ഈവൻ ചെറിയ ഇപ്പൊ അതിന് ഉദാഹരണമാ കണ്ണ്. കണ്ണിലൊരു ചെറിയ കരട് വീണാൽ മതി പെട്ടെന്ന് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. കാരണം എന്താ? അത് നമ്മൾ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്. അപ്പൊ ദൈവത്തിന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശുദ്ധീകരണമുള്ളൂ. കാരണം അത് മാത്രമേ നമ്മള് നമ്മുടെ സെൻസിറ്റീവായിട്ട് ദൈവിക കൽപ്പനയോട് ദൈവ ശബ്ദത്തോട് സെൻസിറ്റീവായിട്ട് വെക്കുകയും നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ കാര്യം പോലും വന്നാൽ പോലും അത് നമ്മളെ അസ്വസ്ഥനാക്കുകയും ചെയ്യും. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അല്ലെ, പാപമൊക്കെ ചെറിയ പാപമൊന്നും വന്നാൽ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കും. എന്നാൽ കണ്ണിൽ ഒരു ചെറിയ കരട് വീണാൽ അത് വളരെ ഇറിറ്റേറ്റ് ചെയ്യും. പെട്ടെന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കഴുകി അത് വീണ്ടും. സോ ഇത് വെരി ഇമ്പോർട്ടൻ്റ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കേട്ടോണ്ടിരിക്കണം എന്നുള്ള.
Is this the question? With it, Brother Santosh? Is this the question? How?
How to learn? Yeah, that's it. How to learn?
Faith,
hope, and love. So, how to learn it in practical terms? To learn to.
Okay. Man, naan adha enna konjam naan solla virumbugiren.
Naan akarithe kurichu alpam kooda vishadamayittu parayanaayittu aagrahikkunnu.
2 Timotheyu. രണ്ട് തിമോത്തി 1:2.
രണ്ട് തിമോത്തിയോസ് ചാപ്റ്റർ 1:13.
1:13, 13
പതിമൂന്നാമത്തെ വാക്യം.
എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കി കൊള്ളുക.
ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തെ ഞാൻ ഉള്ള കാണിക്കാൻ വിരുമ്പുകയാണ്.
യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു.
ഇങ്ങുള്ള വാളിയ പിള്ളികൾ, ചിന്ന പിള്ളികൾ എല്ലാം കുഞ്ഞ് എന്നെ ഗവണിക്കുമ്പോഴും ഉള്ള അൻപുടൻ വേണ്ടുകയാണ്.
ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരും കൊച്ചുകുട്ടികളും എന്നെ ശ്രദ്ധിക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു.
അരുമയാണ് തായ്മാർകൾ ഞാൻ സൊല്ലുവതെ ഗവണിത്ത് കേൾക്കുമ്പോഴേ ഉള്ള അൻപുടൻ
വേണ്ടുകയാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാര് ഞാൻ പറയുന്ന കാര്യത്തെ കേൾക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു.
യേശു ക്രിസ്തുവിൽ ഉള്ള അത് വിശ്വാസത്തെ ഞാൻ കാണിക്കാൻ വിരുമ്പുകയാണ്.
യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തെ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു.
ഇവിടുന്ന് വിശ്വാസത്തെ വളക്ക് മുടിയണം.
ഇങ്ങനെയാണ് വിശ്വാസത്തെ വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്.
ഇങ്ങുള്ള സിസ്റ്റേഴ്സ് പിന്നാലുള്ളവൻ നിങ്ങൾ
ഇവിടെ പുറവശത്തിരിക്കുന്ന സഹോദരിമാര് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരണം.
നല്ല സത്യത്തെ ഉയർത്തി കൂടെ നിങ്ങൾ സൊല്ലാം. ഒരു ഇന്ററാക്ഷൻ സെഷൻ തന്നെ
ഇതൊരു ഇന്ററാക്ടീവ് സെഷൻ ആയതുകൊണ്ട് നിങ്ങൾക്കും സംസാരിക്കാം, നിങ്ങൾക്കും ചോദിക്കാം.
ഉങ്ക പിള്ളേർക്ക് നിങ്ങൾ കഥ എത്ര വയസ്സിൽ സൊല്ല ആരംഭിച്ചിരിക്കീങ്ക?
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കഥ പറഞ്ഞു കൊടുത്തത് എത്രാമത്തെ വയസ്സ് മുതലാണ്?
എത്ര വയസ്സിലിരുന്ന് പിള്ളേങ്ക കഥയ്ക്ക് ആർവമാ ഇരുന്ന് നിങ്ങൾ സൊല്ല ആരംഭിച്ചിരിക്കീങ്ക? സൊല്ലട്ടോ.
കുട്ടികൾ എത്രാമത്തെ വയസ്സ് മുതൽ കഥ കേൾക്കാനുള്ള ആഗ്രഹത്തോടെ നിങ്ങളെ സമീപിച്ചിട്ടുണ്ട്?
സിസ്റ്റേഴ്സ് സൊല്ലുങ്ക,
സഹോദരിമാർക്ക് പറയാം, കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് പറയാം.
നിങ്ങൾ സൊല്ലുണ്ട്, അവനും ബദൽ പേശമാട്ടെ.
നിങ്ങൾ പറയത്തില്ലെങ്കിൽ ഞാൻ അതിന്റെ ആൻസർ പറയില്ല.
എങ്ക വൈഫ് കൈ തൂക്കുറാങ്ക. ഒത്തുകൊണ്ട് സിസ്റ്റേഴ്സ് സൊല്ലുങ്ക.
Two years.
Good. Right. அப்படி அக்செப்ட் பண்ணிக்கோ. இப்ப நம்ம எல்லாம் நாசிரியத்தூருக்கு போயிட்டோம். நம்ம எல்லாரும் நம்ம எங்க போயிட்டோம்? நாசிரியத்தூருக்கு போயிட்டோம்.
இப்ப நம்ம எல்லாரும் நஸ்ரேத் என்ன பட்டணத்தில் வில்லேஜிலேக்கு போய்
போக. ஜீசஸ்க்கு 2 குழந்தைக்கு மேரி கதை சொல்றாங்க. இப்ப
2 ஈ கொச்சு குட்டியாய யேசுவின மரிய கதை பரஞ்சு கொடுக்கையான.
ஒரு 2-3 இவங்க எகிப்தில இருந்து இங்க வந்துட்டாங்கன்னு வச்சுக்கோ. சின்ன வயசுல வந்துட்டாங்கன்னு
வச்சுக்கோ. அவர் ஈஜிப்டில் சிறிய வயசு 2-3 திருச்சி நஸ்ரத்தில் வந்து வந்திருக்கட்டே.
இவங்க எகிப்துக்கு போயிட்டு திரும்பி வந்துட்டாங்கன்னு வச்சுக்க.
ஈஜிப்டில் போயிட்டு திருச்சி வந்திருக்கான.
இப்ப இம்மா நம்ம எகிப்துல எவ்வளவு நாள்மா இருந்தோம் அப்படின்னு புள்ள கேள்வி கேட்குது.
சப்போஸ் இயேசு என்ன கொச்சுக்குட்டி അമ്മയോട് ചോദിക്കുന്നു, അമ്മ നമ്മള് ഈജിപ്തില് എത്ര നാൾ താമസിച്ചു?
നമ്മ ഇന്ന വയസ്സില് ഒന്ന് ഞാൻ അളച്ചിട്ട് പോണപ്പാ ഇത്തന വയസ്സ് വരയ്ക്കും നമ്മ ഇരുന്നോ, ഇത്തന വയസ്സ് വരയ്ക്കും വന്നോ അപ്പിങ്ങനെ അമ്മ കളിച്ചോടാണ്.
അപ്പം മറിയ പറയാണ്, നിന്നെ കൊണ്ട് ഞാൻ ഇത്രാമത്തെ വയസ്സിലാണ് പോയത്, ഇത്രാമത്തെ വയസ്സിൽ തിരിച്ചു വന്നു.
എപ്പ അപ്പ അങ്കയോ പോയി ഈജിപ്തിലെയോ കാർപ്പന്റ് വേലതാ സെഞ്ചാറപ്പയ്യ അമ്മട്ട കേക്കറ.
അപ്പ അപ്പൻ അവിടെ പോയും ഈ ആശാരിപ്പണിയാണോ ചെയ്തോണ്ടിരുന്നെ?
അപ്പ ഇങ്ക ഇന്ന വേല ചെയ്തിട്ട് ഇരുന്നാങ്ക, അങ്ങ് പോയി വേല അവള ദൂരത്തേക്കെല്ലാം കിടക്കില്ലപ്പ.
ഓ, ഇവിടെ ആ വേലയാണ്, നസ്രത്തിൽ ആ പണിയാണ് ചെയ്തോണ്ടിരുന്നത്, അവിടെ പോയി ആ പണിയൊന്നും കിട്ടിയില്ല.
ചില സമയം വേല കിടക്കും, ചില സമയം വേല കിടക്കാം.
ചിലപ്പോൾ പണി കിട്ടും, ചിലപ്പോ പണി കിട്ടത്തില്ല.
അപ്പുറം നമ്മ എപ്പിടിമാ സാപ്പാട്ടുക്കെല്ലാം എന്നാ ചെയ്യോ, പൂവാക്കലാ എന്നാ വഴി അപ്പൊ പുള്ള കേക്കുത്.
അപ്പൊ ചോദിക്കുകയാണ്, നമ്മൾ ആഹാരത്തിനെല്ലാം എങ്ങനായിരുന്നു?
അത് ഏപ്പാ കേക്കറ, അത് പെരിയ കഥ അപ്പിങ്ങാങ്ക.
ഓ, അതെന്തിനാ നീ ഇതെല്ലാം ചോദിക്കുന്നത്? അതൊക്കെ പെരിയ സ്റ്റോറിയാണ്, അത് കഥയാണ്.
ഏറോദ് രാജാ എങ്ങളെ വന്ന് ഒന്നേ നമ്മളെല്ലാം കൊല ചെയ്യുന്നതിനാ അവൻ പ്ലാൻ പണിട്ടാ.
ഹേരോദ രാജാവ് നിന്നെ കൊന്നുകളയാനായിട്ട് പദ്ധതിയിട്ടിരുന്നു.
കീഴ്ദിശയിലിരുന്ന് പല നൂറ്റുകണക്കാണ് മൈലുകൾ ആയിരക്കണക്കാണ് മൈലുകൾ താണ്ടി ചില ശാസ്ത്രികളെല്ലാം വന്നാങ്ങ.
ഓ, കിഴക്ക് നിന്ന് അനേക ശാസ്ത്രിമാർ പല മൈലുകൾ സഞ്ചരിച്ച് ഇവിടെ വന്നിരുന്നു.
ഒന്ന് വർഷിപ്പ് വന്നാങ്ങ.
ഓ, നിന്നെ ആരാധിക്കാനായിട്ട് വന്നിരുന്നു.
വന്നവങ്ങ ഇവിടെ കാണിക്കകളെല്ലാം ഉണ്ട് വെച്ചാങ്ങ.
ഓ, ഇവിടെ നിന്നെ കാണാൻ വന്നവരെല്ലാം വലിയ സമ്മാനങ്ങൾ കൊടുത്തിട്ട് പോയി.
പൊണ്ണ് വെള്ളി പോളോ വെള്ള കോസ്റ്റ്ലി പ്രഷ്യസ് തിങ്സ് എല്ലാം ഉനക്ക് കൊടുത്താങ്ങ.
വെള്ളിയും പൊന്നും അങ്ങനെ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തു.
അപ്പുറമാ അപ്പിണ്ടിരുപ്പർ.
അപ്പം യേശു എക്സൈറ്റഡ് ആവും. അതിനുശേഷം
അവങ്ങ വന്നവനെ അവങ്ങ കൊടുത്ത ഉടനെ കാണിക്ക കൊടുത്തിട്ട് അവങ്ങള പോയിട്ടാങ്ങ. ഉടനെ ആണ്ടവർ വന്ന് ഡാഡിയുടെ കണവുള തോണ്ടി ഇരുത്ത് ഓടിപ്പോയിന്ന് ചൊല്ലിട്ടാർപ്പാ.
ഓ, അത് അവര് കൊടുത്തിട്ട് ഉടനെ അവര് തിരിച്ചു പോയി. ഉടനെ തന്നെ അപ്പന് സ്വപ്നത്തിൽ ദൈവം പറഞ്ഞു ഇവിടെ വിട്ടു പോകാനായിട്ട് പറഞ്ഞു.
ഞങ്ങളെല്ലാം കിളമ്പി എഗിപ്തിക്ക് പോയിട്ടോ.
ഞങ്ങളെല്ലാം പുറപ്പെട്ട് ഈജിപ്തിന് പോയി.
നീ ചിന്നപ്പിളിയ,
നീ വളരെ കുട്ടിയായിരുന്നു, കൊച്ചു കുഞ്ഞായിരുന്നു.
ഉനക്ക് സെരിലാക്ക് വാങ്ങുറതുക്കില്ല, എനിക്ക് പൈസാവേ ഇല്ലാൻ വരുന്ന സെരിലാക്ക്.
നിനക്ക് സെറിലാക്ക് ബേബി ഫുഡ് വാങ്ങാൻ
പോലും പൈസ ഇല്ലായിരുന്നു.
കഥ ഓടുത്, അമ്മാവും പുള്ളി ബേസിക്കാങ്ങ.
ഇങ്ങനെ കഥ തുറന്നുകൊണ്ടേയിരുന്നു.
അമ്മയും കുഞ്ഞും,
അമ്മയും കുഞ്ഞും കൂടെ
അവിടെ കൊഞ്ചോ പൊണ്ണ കൊഞ്ച എടുത്തുകിട്ടോ.
ആ, ഒരല്പം ആ കാണി ഓഫർ ചെയ്ത പൊന്നിൽ നിന്ന് അല്പം എടുത്തു.
വെള്ളപ്പോളത്തെ കൊഞ്ച എടുത്തുകിട്ടോ.
വെള്ളി കുറച്ചെടുത്തു.
പിന്നെ എന്നെ ഇരിക്കോ എല്ലാം കൊഞ്ചു കൊഞ്ചമോ എടുത്തുകിട്ടോ.
എല്ലാത്തിനും അല്പാൽപ്പം എടുത്തു.
എല്ലാം എടുത്ത് എടുത്ത് വിത്ത് 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 ഉനക്ക് സെറിലാക്ക് ബാട്ടിലാ വാങ്ങി കൊടുത്തോ. നാങ്ങ
ഇതെല്ലാം വിറ്റ് വിറ്റ് നിനക്ക് ഞാൻ സെറിലാക്ക് മേടിച്ചു തന്നു.
സാപ്പാട് ചെലവ് പണോ?
അതിനുവേണ്ടി സാപ്പാടിന് ആഹാരത്തിന് വേണ്ടി ചെലവ് ചെയ്തു.
വാടകയ്ക്ക് കാസ് കൊടുത്തോ?
വാടക കൊടുത്തു.
എല്ലാം തീർന്നു പോച്ച്.
ഇപ്പൊ എല്ലാം തീർന്നു പോയി.
ഉടനെ ദൂതണ്ട് കൊലമ്പി നസറത്ത് വന്നിട്ട് ചൊല്ലിട്ടാർ.
അത് തീർന്ന ഉടനെ ദൈവത്തിന്റെ ദൂതനെ അയച്ച് ദൈവം പറഞ്ഞു നിങ്ങൾ തിരിച്ച് നസറത്തിൽ പോകണം.
അതുകൊണ്ട് ഞങ്ങൾ നസറത്ത് വന്നിട്ടോ.
അതിനുശേഷം ഞങ്ങൾ നസറത്ത് പട്ടണത്തിലേക്ക് തിരിച്ചു വന്നു.
ഇന്ത കഥയെ അവൾ ഹൃദയത്തിൽ തൻ സംഗതികളെല്ലാം വൈത്തുകൊണ്ടാൽ മറിയാൾ
ഈ കാര്യങ്ങളെല്ലാം മറിയ തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു.
അപ്പോൾ അവർ പുരിഞ്ചുകിട്ടാറ്.
അപ്പൊ യേശുവിന് മനസ്സിലായി.
See, your father is a god of provision. അപ്പോൾ പുരിഞ്ഞുകിട്ടോ.
നിന്റെ പിതാവായ ദൈവം ഒരു
യഹോവ ജൈറ
god of provision, കരുതുന്ന ദൈവമാണ്.
കഥയെ നിർത്തിക്കോ. കഥയ്ക്ക് അപ്പുറം മറുപടി ഓർവോ. കഥ നിർത്തിക്കോ.
ഇപ്പൊ ആ കഥ ഇവിടെ നിർത്തുക. വീണ്ടും തിരിച്ചു വരാം.
പ്രിയമാണവരുടെ, ദേവൻ എന്നെയും ഉങ്ങളെയും പോഷിക്ക വേണമാണാൽ,
ദൈവം എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും
പോറ്റി പുലർത്തണമെങ്കിൽ
ആയിരക്കണക്കാണ് മൈലുകളിലിരുന്ന് കൊണ്ടുവന്ന് നമ്മുടെ ഫാമിലിയെ നിരപ്പ ദേവനാൾ കൂടും.
ആയിരം കണക്കിന് മൈൽ അപ്പുറത്തു നിന്ന് കൊണ്ടുവന്ന് നമ്മളെ ഭദ്രമായിട്ട് നമ്മളെ പോഷിപ്പിക്കാൻ കഴിയും ദൈവത്തിന്.
ഈജിപ്തിക്ക് പോണ ഇവൾക്ക് എന്നെ ചെയ്യുവാങ്ങനെ തെരിയില്ല.
ഈജിപ്തിൽ പോയാൽ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല.
ദേവൻ അപ്പടേ ഓടിപ്പോ ഏകത്വത്തിന് അപ്ഡേറ്റ് സോളല്ല. അവര്
നിങ്ങൾ അങ്ങനെ ഓടിപ്പോ എന്ന് ദൈവം പറഞ്ഞില്ല.
കൊടുക്കാൻ വേണ്ടി എല്ലാ പ്രവിഷനും കൊടുത്തു നീ പോ അപ്ഡിന്നാർ.
എല്ലാം കൊടുത്തതിന് ശേഷമാണ് ദൈവം പറഞ്ഞത് നീ ഈജിപ്തിലേക്ക് പോകാന്ന്.
സച്ച് എ ഗോഡ് ഓഫ് പ്രൊവിഷൻ വി അഡോർ.
ഓ, അങ്ങനെ നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമായ പിതാവ്.
നാം ഒരു ആരാധിക്കുന്ന ദേവൻ,
നമ്മൾ ആരാധിക്കുന്ന ദൈവം അങ്ങനെയുള്ള ദൈവമാണ്.
അപ്പൊ അവർക്ക് കേൾക്കുമ്പോഴത് അവർ ഇപ്പൊ 30 വയസ്സില് സാപ്പാട്ടുക്കാക നാളേക്ക് ഉണ്ടാകുന്ന സാപ്പാട്ടുക്കാക കവളപ്പെടാതെ അപ്പൊ എതനാണ് സ്വല്ല മുടിഞ്ചാൽ.
എന്നാൽ 30-ാമത്തെ വയസ്സിൽ താൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ആഹാരത്തെ കുറിച്ച് വിചാരപ്പെടരുതെന്ന് താൻ പറഞ്ഞാൻ കഴിഞ്ഞത് എന്ത് കാരണത്താലാണ്?
അവർ 3 വയസ്സിലെ തൻ പിതാവെ അറിഞ്ഞിരുന്നാർ.
3-ാമത്തെ വയസ്സിലെ തന്റെ പിതാവിനെ കുറിച്ചുള്ള ബോധ്യം തന്റെ ഹൃദയത്തിലുണ്ടായി.
അത് പിതാവെ കുറിച്ച കാര്യത്തെ കുമാരൻ 3 വയസ്സിലെ കഥ കേട്ടാർ.
ദൈവമായ പിതാവിനെ കുറിച്ചുള്ള കാര്യം താൻ കഥയായിട്ട് തന്റെ ഹൃദയത്തിൽ കേട്ടത്.
അവർ കേക്ക് വിശ്വാസം വന്നിച്ചവർക്ക്
കേട്ടതനുസരിച്ച് തന്റെ വിശ്വാസം വർദ്ധിച്ചു.
അരുമയാണ് പെറ്റോർ, നാം എവിടുവായി നമ്മുടെ പിള്ളേകൾക്ക് ഇപ്പിടിപ്പെട്ട കാര്യങ്ങളെ വിശ്വാസത്തെ ഇപ്പേ എക്സസൈസ് പണി കൊടുക്കുന്നത് നാം സൊല്ലണം.
ഓ, നമ്മള് മാതാപിതാക്കളായ നാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള വിശ്വാസത്തെ നമ്മൾ അഭ്യസിപ്പിച്ചിരിക്കണം.
അവർ ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് പ്രൊട്ടക്ഷൻ.
ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ്.
എപ്പാ ഉടനെ വന്ന് മറുപടി കഥയ്ക്ക് വന്നിരുവോ? കഥയ്ക്ക് വരുവോ?
തിരിച്ച് നമ്മൾ ആ കഥയിൽ തന്നെ തിരിച്ചു വരാം.
ദേവൻ ഉണ്ണെ എപ്പിടി പാതുകാത്താർ തെരുമാപ്പാ?
ஓ தெய்வம் நீ அங்கே சூட்சிச்சு எனக்கு அறியாமோ?
ஏரோது உன்னை கொலை செய்யறதுக்கு அவ்வளவு பிளாட் பண்ண,
ஏரோதாராஜாவு கொல்லாண்டதின் வேண்டி வெளிய பத்ததிகளை தயாராக்கி
தேவன் அவ்வளவாய் நேர்த்தியாய் தேவ தூதர்களுக்கும் சொப்பனமும் தரிசனமும் கொடுத்து அவர்களே நேர்த்தியா நீ எகிப்துக்கு தப்ப வச்சார்.
ஓ அவருக்கு வித்வான்மாருக்கு சொப்னத்தில் பிரத்யட்சனாய் அவரை திருச்சி ஈஜிப்திலேக்கு விட்டோம்.
இந்த விசுவாசத்தை 3 வயசுல பிடிச்சுக்கிட்டார்.
இப்படி இங்கே உள்ள ஒரு விசுவாசத்தை இயேசுவின் ஹயத்தில் 3 வயசுல வந்து கழிஞ்சு
அந்த விசுவாசம் நாளுக்கு நாள் வளர்ந்துகிட்டே இருந்துச்சு.
அங்கேயுள்ள விசுவாசம் திவசேன அது வளர்ந்து கொண்டே இருந்தோம்.
லூக்கா 4 அதிகாரத்தில் வாசிக்கிறோம்.
லூக்காஸ் 4 அத்தியாயத்தில் நம்ம இங்க வாசிக்கணும்.
அவர் மலைக்கு உச்சியில கொண்டு போய் காலை கட்டி காலை கறக்கிறதா இல்ல தலையை போட்டு முதல்ல கீழே இறக்குறதான்னு யோசிச்சுட்டு இருக்காங்க.
இயேசுவின மலையோட உயர்ந்த பாகத்தை கொண்டு போயிட்டு தெள்ளி
டிஸ்கஷன்
அவர் ஆ காரியத்தை குறித்து சம்சாரிச்சுக்கொண்டே இருந்தோம்.
எங்கனையான இயேசு கிறிஸ்துவினே தலை கீழே இடணும் அதோ காலு கட்டி இறக்கணுமோ? எங்கே
அப்படியே தூக்கி எறிஞ்சிருவோமா?
அங்கே தள்ளி
தள்ளி இல்ல தலை கீழே இறக்குவோமா?
அதோ தலை ஆதியம் கீழே காலையில் கட்டி இறக்கணுமோ?
அதுல ஒருத்தன் சொல்றான் இல்ல தலைதான் கீழே போகணும் கால் மேல இருக்கணுங்கிறான்.
அதுல ஒரு ஆள் வரைஞ்சும் தலையான தாழ போகண்டதா காலு மேல இருக்கணும்.
உடனே ஜீசஸ் இங்க என்ன பண்ண போறாங்களோ அப்படி இல்ல இப்படி ஆடிட்டு இருக்கல அவரு.
அப்ப இயேசு வந்து பயப்பட்ட ஐயோ இனிக்கு இனி எந்த சம்பவிக்கா போகுதுன்னு பயப்பட்டிருந்தா.
அவர் 3 வயசுலே பிதாவை அறிந்தவர்.
3 வயசுலே அவன் தெய்வத்தை அறிஞ்சிருந்தோம்.
ஹேரோதுக்கு தப்பிவிட்டவர்.
அவன் ஹேரோதாவின் கையில் நின்று ரட்சப்பட்டவன்.
நிச்சயம் எனக்கு ஒண்ணுமே நடக்காது,
எனக்கு ஒன்னும் ஆகையில என்ன சம்பவிக்கல என்ன
இவங்க பாட்டு டிஸ்கஸ் பண்ணிக்கிட்டே இருக்கிறாங்க.
அவர் சிந்திச்சுக்கொண்டே இருக்க ஆலோசிச்சுக்கொண்டே இருக்க
எல்லாம் தாடி
எல்லாரும் நீண்ட தாடி வச்சிட்டு இருக்கான்.
அவர் பாட்டு
அவர் டிஸ்கஸ் செய்தோண்டு இருக்கிற கூட இயேசு நடந்து போய்
அவருக்கெல்லாம் பயப்படலாம்.
இயேசுவின் பயம் இல்லாயிருந்தோம்.
எதுக்கும் பயம் இல்ல அவருக்கு.
ஒரு காரியத்தை குறிச்சு இயேசுவின் பயம் இல்லாயிருந்தோம்.
தன் பிதாவை அறிந்திருந்தார்.
காரணம் அவன் தன் பிதாவினை அறிஞ்சு.
எவ்வளவுக்கு எவ்வளவாய் நாம் பிதாவை அறிந்து கொள்கிறோமோ அவ்வளவுக்கு அவ்வளவாய் நம்மளுடைய விசுவாசம் வளர்ந்து போயிட்டே இருக்கும்.
நம்ம எத்தனை அதிகம் நம்ம தெய்வத்தை அறியுமோ தெய்வமாய் பிதாவினை அறியுமோ அத்த அதனுசரித்து நம்ம விசுவாசம் வளர்ந்து கொண்டே இருக்கும்.
சிறு பிராயத்தில் இருக்கும்போது தாயாரிடத்திலிருந்து கேட்டு 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 விசுவாசத்தை வளர்த்து கொண்டார்.
சிறிய பிராயத்திலே அம்மையில் இருந்து கேட்டு கேட்டு விசுவாசம் வர்த்திப்பிச்சு. பரிசுத்தாத்மாவினை எங்கே எனக்கு லபிக்கும்? பரிசுத்தாவியை எப்படி பெறலாம்?
பரிசுத்த ஆவியானவரை நாம் எப்படி நாம் பெற்றுக் கொள்ளலாம்? நல்ல கேள்வி.
நமக்கு பரிசுத்தாத்மாவினை எங்கே பிராபிக்கவானிட்டு கழியும்? நல்ல சோத்தியம்.
பிரியமானவர்களே, நாம் பெற்றுக்கொள்ளாத வரை நாம் ஓயவே கூடாது.
நாம் பரிசுத்தாத்மாவினே லபிக்கின்றனும் வரையும்
விட்டுகளையிறது.
நாம் நல்ல தரவு ரிப்பன்டன்ஸ் நமக்கு இருந்திருக்கணும்.
நல்ல ஆழமாயிட்டுள்ள மனசாந்தரம் நமக்கு உண்டாகணும்.
அதாவது நம்முடைய மனசாட்சியில எதெல்லாம் பாவம் தெரிஞ்சிருக்கோ,
நம்ம மனசாட்சிக்குள்ள எந்தோக்கியான பாவம் நம்ம மனசிலாக்கி இருக்கிறது அல்ல. எல்லா விஷயத்திலும்
எல்லாத்தையும் அடியில் நோண்டிட்டுலாம் இருக்க வேண்டிய அவசியம் இல்ல.
நம்ம ஆழத்திலேக்கு விழிச்சு போகண்ட ஆவசியம் இல்ல. என்னால் மனசாட்சிக்கு போத்தியப்பட்ட காரியங்கள்
சகேயுக்கு இன்னென்னதெல்லாம் அவனுக்கு மண்டையில தெரிஞ்சிச்சு. அவனுக்கு அவன் யோசனை இல்ல, இன்னென்னதெல்லாம் அவனுக்கு மனசாட்சியில் இருந்துச்சு.
சகேயுக்கு அவன் ஓர்மையில் இருந்த காரியங்கள் எல்லாம் உண்டு.
தன்னுடைய பாவத்தை நாம் அறிக்கை செய்து இயேசு கிறிஸ்துவினுடைய ரத்தத்தினால் நாம் பாவ மன்னிப்பு பெற்றிருக்கணும். நம்பர் 1.
ஒன்னாவது நம்ம பாவங்களை ஏற்று பறஞ்சு இயேசு கிறிஸ்துவின் ரத்தத்தால் நம்ம கழுகி சுத்திகரணம் பிராபிச்சிருக்கணும்.
நாம் மனம் திரும்பி இருக்கணும்.
நம்ம மனசாந்தரப்பட்டிருக்கணும்.
நம்மளால முடிந்த வகை நம்மளுடைய இருதயத்தில் உள்ளதான இந்த காரியங்களை எவ்வளவு சரி செய்ய முடியுமோ நாம் சரி செஞ்சணும்.
நம்ம ஹயத்தில் உள்ள இங்கே உள்ள காரியங்கள் எல்லாம் நம்ம வந்து நமக்கு எத்தனத்தோளம் செய்ய கழியுமோ அத்தனத்தோளம் நம்ம செய்திருக்கணும்.
இவர்கள் பரிசுத்தாவியை பெற்றுக் கொள்வதற்கு முழு தகுதி உடையவர்களா இருக்கிறார்கள்.
இங்கே உள்ளவர் பரிசுத்தாத்மாவினை பிராபிக்க வேண்டி யோகியதை உள்ளவர்.
பேதுரு அவ்வளவுதான் சொல்றார், மனம் திரும்பி பாவ மன்னிப்பினுடைய நிச்சயத்தை பெற்றுக் கொள்ளுங்கிறார்.
அப்போஸ்தலன் பத்ரோஸ் இங்கேயான பரையின, நீங்கள் மானசாந்தரப்பட்டு நம்முடைய பாவங்களோட மோசனத்தினா இயேசு கிறிஸ்து நாமத்தில் ஸ்நானம் ஏல்பின்.
ஓகே, நீங்கள் பரிசுத்தாவியினுடைய வரத்தை நீங்கள் பெற்றுக் கொள்வீர்கள்.
அப்போ பரிசுத்தாத்மா வந்த தானம் உங்களுக்கு லபிக்கும்.
நாம் இங்க வாசிக்கிறோம், நாம் ஆதி திருச்சபையில இருந்த காரியங்கள். இப்ப இந்த கோட்டயம் திருச்சபைக்கு சமாரியாவுக்கு அப்போஸ்தலர்கள் போய் கேட்ட முதல் கேள்வி அவங்க பார்த்தாங்க. அவங்க பார்த்த உடனே நாம் வாசிக்கிற அப்போஸ்தலர் அப்படிங்கிற 8 அதிகாரம்,
அப்போஸ்தலர் பிரவர்த்தி 8 அதிகாரத்தில்
அருமையான இந்த சகோதரன் மாத்திரம் அல்ல, இந்த சகோதரன் இந்த கேள்வி கேட்ட சகோதரன் மாத்திரம் அல்ல, அருமையான பிரியமானவர்களே, இது நம்மளுடைய உரிமை பேரு, நம்மளுடைய உரிமை சொத்து. நம்முடைய
இப்போ கேட்ட சகோதரனோ சகோதரியோ மாத்திரமல்ல, பரிசுத்தாத்மாவ் என தானம் நம்முடைய சொத்தான, இன்ஹெரிட்டன்ஸ் ஆன, நம்முடைய அவகாசமான.
மனம் திரும்பி ஞானஸ்தானம் பெற்றிருக்கிறார்கள் சமாரியர்கள், அவ்வளவுதான்.
செமரியில் உள்ளவர் அவர் விசுவசிச்சு ஸ்நானம் ஏற்றும்,
அவ்வளவுதான். 15 வசனத்தில் அப்போஸ்தலர்கள் வர்றாங்க ஜெருசலேம்ல இருந்து.
15 அப்போஸ்தலர்மாராய யாக்கோபும் பத்ரோஸும் யோகன்னானும் செமரிக்கு வந்தோம்.
அவர்கள் ஒருவரும் பரிசுத்தாவியை பெறாமல் ஞானஸ்தானத்தை மாத்திரம் பெற்றிருந்தவர்களாக கண்டார்கள்.
அவரை பரிசுத்தாவினை பிராபிக்காது இயேசு கிறிஸ்துவ நாமத்தில் ஸ்நானம் ஏற்றது மாத்திரம் என அவர் கண்டு.
உடனே அவர்கள் பரிசுத்தாவியை பெற்றுக் கொள்ளும்படி அவர்களுக்காக ஜெபமணினார்கள்.
உடனே அவர் பரிசுத்தாத்மாவினை பிராபிக்கின்றதனாயிட்டு அவருக்கு வேண்டி பிரார்த்திச்சு.
அந்த நாம் வாசிக்கிறோம், அதுல ஒரு மனுஷனுடைய இருதயம் எப்படி இருக்குன்னு வாசிக்கிறோம்.
ஸ்நானப்பட்ட ஆளில் ஒராளுடைய ஹிருதயம் எங்கனே இருந்தது நமக்கு கூட காண கழியும்.
அந்த சீமோன் மந்திரவாதி ஒருவன் அந்த சபையில இருந்தான்.
சீமோன் மந்திரவாதியா இருந்த சீமோன்.
21 வாசிக்கிறோம்,
21 வாக்கியம்.
இவர்களுக்கு தான் பிரச்சனை, இவர்கள் தான் பரிசுத்தாவியை பெற்றுக்கொள்ள முடியாது.
இங்கே உள்ளவருக்கு மாத்திரமான பரிசுத்தாவிய பரிசுத்தாத்மாவின் கழியாதிருக்கிறது.
உன் இருதயம் தேவனுக்கு உண்டாக செம்மையா இராதபடினால் இந்த பரிசுத்தாவியானவரை பெற்றுக்கொள்ள விஷயத்தில் உனக்கு பங்கும் இல்லை, உனக்கு பாகமும் இல்லை என்று
வாசிக்கிறோம். தேவசன்னதியில் நேருள்ளதல்ல கொண்டு ஈ காரியத்தில் நினைக்க பங்கும் ஓகரியும் இல்ல.
அந்த இருதயத்தினுடைய செம்மை, நேர்மையான ஒரு இருதயம்,
ஒரு சுத்தியுள்ள நிர்மலமாய ஒரு ஹிருதயம்,
அவனுடைய மோட்டோ வித்தியாசமான மோட்டோ. சீமோன் மந்திரவாதியினுடைய
சீமோன் உத்தேசம் வித்தியஸ்தமான.
நாம் இன்னொரு இடத்துல வாசிக்கிறோம் அப்போஸ்தலர் நடவடிக்கைகள் 15 அதிகாரம்,
அப்போஸ்தலர் பிரவர்த்தி 15
8 வசனத்தில் வாசிக்கிறோம்,
8 வாக்கியம்.
ஹிருதயங்களை அறியும் தெய்வம் நமக்கு தந்ததுபோல அவருக்கும் பரிசுத்தாத்மாவினை கொடுத்துக்கொண்டு சாட்சி நின்னோம்.
அருமையானவர்களே, தேவன் நமக்கு தேவன் நம்ம ஒரு மனுஷனை குறித்து சாட்சி கொடுக்கிறார் அப்படின்னா, இந்த உலக பிரகாரமான ஆசீர்வாதங்கள் எல்லாம் கொடுத்து என்ன தேவன் எனக்கு சாட்சி கொடுத்திருக்கிறார்னு சொல்லக்கூடாது.
தெய்வம் ஒராளை குறித்து சாட்சியம் பறையுது லோகத்தில் உள்ள அநேக விதமாய காரியங்களே கொடுத்துட்டு அல்ல, அங்கே நம்ம தரிக்கிறது.
இன்னைக்கு டிவியில உள்ள பிரசங்கிமார்கள் எல்லாம் முன்னால கூட்டு வந்து ஸ்டேஜில் நிப்பாட்டுறாங்க. இன்னைக்கு
டிவி பிரசங்கர் எல்லாம் அங்கே பௌமிகமான விஷயங்களை பிராபிச்சது சேஷம் அவரை கொண்டு நிறுத்தி
தேவன் எனக்கு இதை கொடுத்திருக்கிறார், அதை கொடுத்திருக்கிறார், இதை கொடுத்திருக்காரு, இன்மைக்குரிய ஆசீர்வாதங்களை எல்லாம் கொடுத்து தேவன் சாட்சி கொடுக்கிறவர் அல்ல.
தெய்வம் எனக்கு எங்கே இங்கே உள்ள பூமியில் உள்ள காரியங்களொக்கெ தந்து என்ன பரையின்னு காணான் கழியும். എന്നാൽ தெய்வம் அங்கே ഈ ഭൂമിക്കുള്ള വിഷയങ്ങളെ കൊടുത്തിട്ട് ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് അത് കാണുന്ന സാക്ഷി പറയുന്നില്ല.
ഇത് ആണ്ടവർക്ക് വരവേണ്ടതില്ല, വേളാങ്കണ്ണിക്ക് പോകാം.
ഇതിന് നീ കർത്താവിന്റെ അടുത്ത് വരണമെന്നില്ല, വേളാങ്കണ്ണിൽ വേണമെങ്കിലും പോകാം.
ഏഴ് കുണ്ടലത്തേക്ക് പോയിട്ട് വരലാം, ഏഴ് കുണ്ടലം പോയിട്ട് വരലാം.
திருப்பதிக்கு
போலாம், சபரிக்கு போலாம், வேளாங்கண்ணிக்கு போலாம். இப்படி எல்லாம் பெற்றுக்கொள்வதற்கு இப்படி எல்லாம் கொடுத்து ஆண்டவர் சாட்சி கொடுக்க மாட்டார். தேவன் ஒரு மனுஷனுக்கு கொடுக்கிற சாட்சி என்னவென்றால் பரிசுத்த ஆவியை தந்தவழி சாட்சி கொடுக்கிறார்.
தெய்வம் இங்கே உள்ள காரியங்களை கொடுத்தல்ல தன்னை குறித்துள்ள சாட்சியம் வெளிப்படுத்தது. என்னால் தெய்வம் ஒராளை சாட்சிப்படுத்தும்போ அவனை பரிசுத்தாத்மாவினால் அபிஷேகம் செய்யணும்.
கொர்னேலியனுடைய இருதயத்தை பார்த்தார்,
கொர்னேலியோசின் ஹிருதயத்தை தெய்வம் கண்டு.
அவன் எவ்வளவு ஒரு தம் மண்டகணம் இல்லாதவனால்
அவனு மண்டகணம்
ப்ரௌட் இல்ல, வெரி ஹம்பிள் மேன்.
அவன் ஒரு நிகழ்ச்சி இல்லாதது உண்டு.
ஒரு செஞ்சுரியனா இருந்தவன்
அவன், நூற்றுக்கு சதாதிபதியாயிருந்தும்
நூற்றுக்கு அதிபதியாயிருந்தவன் பேதுரு தான் வீட்டுக்குள்ள நுழையிறார்.
பத்ரோஸ் அவன் வீட்டிலேக்கு வரணும்,
அப்படியே காலில் உழுவுறாரு.
உடனே பத்ரோசின் கால்கள் வீழணும்.
தேவன் அதை பார்த்தாரு,
தெய்வம் அதை கண்டு.
நான் ஒரு நூற்றுக்கு அதிபதி,
ஞான ஒரு சதாதிபன்,
நான் ஒரு பெரிய ஆபீசர் ரேங்க்ல இருக்கேன்,
ஞான ஒரு வலிய ஆபீசர் ஆன என்ன மனோபாவம் அவன் இல்லாரு.
நான் ஒரு பிக் மேன்,
ஞான ஒரு வலிய மனுஷன்,
இந்த ஊர்ல எனக்கு பெரிய நேம் ஃபேம் எல்லாம் இருக்கு,
ஈ நாட்டில் எனக்கு வலிய பேருண்டு.
வர்றது யாருங்கிறது பாப்போம்,
வருது ஆறானது நோக்காம்.
பார்த்துட்டு என்னங்கறத கேட்டுட்டு அதுக்கப்புறம் நம்ம அவருக்கு வந்தன செய்யலாமா போலாமான்னு சொல்லிட்டு இப்படி மெதப்பாலாம் உட்காந்துட்டு இருக்கல.
വലിയ നിഗളത്തോടെ ആ വന്നു അത് ആരാണ് എന്നൊക്കെ മനസ്സിലാക്കി അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വണങ്ങാം എന്നൊന്നും അങ്ങനെ ചിന്തിച്ചില്ല.
അവരുടെ ഹൃദയത്തിൽ കീഴിലിരുന്ന പല്ലത്തിലിരുന്ന
അവന്റെ ഹൃദയം വളരെ താഴെ താഴ്ത്തി അവൻ താഴ്വാരത്തിലായിരുന്നു അവനുണ്ട് അവനായിരുന്നത്.
പേതൃ ഉള്ളാർ നുഴയിര
അതെ പത്രോസ് വരുന്നത് കണ്ടപ്പോൾ
ഫിഷർമാൻ
പത്രോസ് ഒരു മുക്കുവനാണ്
റാങ്ക് ഓഫീസറെല്ലാം കിടയാത്
പത്രോസ് ഒരു ഓഫീസറോ ശതാധിപനൊന്നുമല്ല
അവർ ഉള്ള നുഴഞ്ഞോടെ കാലിലെ പാദത്തിൽ എഴുതിട്ടാണ്.
എന്നാൽ പത്രോസിനെ കണ്ട ഉടനെ കൊർന്നലിയോസ് അവന്റെ കാലിൽ വീഴുകയാണ് ചെയ്തത്.
അവനുടെ താഴ്മയെ ദൈവൻ പാത്താർ
കൊർന്നലിയോസിന്റെ ഈ താഴ്മയെ ദൈവം കണ്ടു.
അവൻ ദൈവനെ തേടരുത് പാത്താർ
ദൈവത്തെ അന്വേഷിക്കുന്ന അവന്റെ ഹൃദയത്തെ ദൈവം കണ്ടു.
അവൻ മധ്യാഹ്നം 3 മണിക്ക് ജപിക്കരുത് പാക്കാൻ
അവന് ഉച്ചയ്ക്ക് 3 മണിക്ക് പ്രാർത്ഥിക്കുന്നത് ദൈവം കണ്ടു.
ഇപ്പൊ അന്തരംഗത്തെ പാർക്കര ദൈവൻ ഹൃദയത്തെ പാർത്ത ദൈവൻ
ഇങ്ങനെ ഹൃദയത്തെ കണ്ട ദൈവം
മീറ്റിംഗ് പോയിട്ടേ
മീറ്റിംഗ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്.
അവർ ഉടനെ പരിശു ജ്ഞാനസ്ഥാനോ നിറയെ നമുക്കുള്ള ലോജിക്സ് എല്ലാം നിറയെ ലോജിക്സ് നമുക്ക് റീസണിങ്സ് എല്ലാം നിറയെ
നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ചൊക്കെയാണ് ചിന്തിച്ചാണ് ചെയ്യാറുള്ളത്.
നമ്പർ 1 ഫർഗിവ്നെസ് ഓഫ് സിൻസ്
1 പാപങ്ങളുടെ ക്ഷമ.
നമ്പർ 2
2
വാട്ടർ ബാപ്റ്റിസം
ജലസ്നാനം.
നമ്പർ 3
3
ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം.
ഇൻ ദ ലോജിക്ക് പീറ്റർ ഉക്കാന്ത് മീറ്റിംഗ് നടത്തിയിട്ടിരിക്കുന്നു.
ഇങ്ങനെയുള്ള പല ലോജിക് ഒക്കെ വെച്ചുകൊണ്ട് പത്രോസ് അവിടെ മീറ്റിംഗ് നടത്തുകയാണ്.
ഓ ലോജിക് ആണ്ടോ ബൈപാസ് മിട്ടാർ.
അപ്പൊ പത്രോസിനോട് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഈ തരത്തിലുള്ള നിന്റെ ചിന്തകളൊക്കെ ഇവിടെ മാറ്റിവെക്കുക എന്ന് പറഞ്ഞ് അതിനപ്പുറത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ അഭിഷേകം ചെയ്തു.
അവർ കൊർനേലിയുടെ ഹാർട്ട് പാത്താർ
കാരണം കൊർന്നലൂസിന്റെ ഹൃദയത്തെ ദൈവം കണ്ടു.
അപ്പോസ്റ്റൽ രട്ടിലെ സീമോൻ മന്ത്രവാദിയുടെ ഹാർട്ടിയും പാത്താർ
അവിടെ മന്ത്രവാദിയായ ശിമോന്റെ ഹൃദയത്തെയും ദൈവം കണ്ടു.
അങ്ങവരുടെ മോട്ടോ ശരിയല്ല
ആ മന്ത്രവാദിയുടെ അവന്റെ ലക്ഷ്യം അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം ശരിയല്ല എന്ന് ദൈവം കണ്ടു.
ഹൃദയത്തിൽ ഒരു ഹോണസ്റ്റി കിടയാത്
അവന്റെ ഹൃദയത്തിൽ സത്യസന്ധതയില്ല.
കൊർനേലിയുടെ ഹാർട്ട് പാർത്താർ
എന്നാൽ കൊർനേലിയോസിന്റെ ഹൃദയത്തെ നോക്കി
അവളതാണ് നോ ലോജിക് നോ റീസൺസ് എല്ലാം ബൈപാസ് പണി പരിശുദ്ധാവിനോ.
കൊർനേലിയോസ് അവിടെ ശാനപ്പെട്ടില്ല ബാക്കി ഒന്നും ചെയ്തില്ല. അതിനിടയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
ഇന്ന് കേൾവി കേട്ട അരുമയാണ് സഹോദരനെ
ഈ ചോദ്യം ചോദിച്ച സഹോദരനെ
ഉന്നുടെ ഹൃദയമേ കാര്യം
നിന്റെ ഹൃദയമാണ് പ്രധാനം.
പോയി അപ്പുറമേലെ കൊണ്ട് നീ വാട്ടർ ബാപ്റ്റിസം എടുത്തു മുടിയും
നിനക്ക് ഇവിടെ നിന്ന് പോയി അതിനുശേഷം പിന്നീട് നിനക്ക് ജലസ്നാനം എടുക്കുവാനായിട്ട് കഴിയും.
ഇന്ന് നല്ല ചർച്ചിൽ നീ പരിശുദ്ധമായി പെട്ടുകൊള്ള മുടിയും.
എന്നാൽ ഇന്ന് ഇവിടെ വെച്ച് നിനക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ കഴിയും.
ഓർമ്മയുടെ ഹൃദയം ദൈവനിടത്തിൽ തഹിത്തെരിയണോ.
എന്നാൽ നിന്റെ ഹൃദയം ദൈവത്തോടുള്ള ഭക്തിയിൽ നിനക്ക് നിന്റെ ഹൃദയത്തിൽ ഒരു ജ്വലനമുണ്ടെങ്കിൽ
വാഴണോ
ദൈവത്തിനായിട്ട് ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം നിന്റെ ഹൃദയത്തിലുണ്ട്.
ഒരേ ദാഹം അവനക്ക് മേലെ
നിന്റെ ഹൃദയത്തിൽ നിനക്ക് ദൈവത്തോടുള്ള ഒരു ദാഹം
എനിക്ക് അടങ്ങാത്ത ദാഹം വിട്ടുകൊണ്ടേ വേണമെന്ന ഒരു ദാഹം
എനിക്ക് ദൈവമേ അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകം എനിക്ക് പ്രാപിക്കണമെന്നുള്ള അടങ്ങാത്ത ആവേശം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ
ദൈവനെ അഭിഷേകിച്ചിടുക.
ദൈവം നിന്നെ അഭിഷേകിക്കും.
അടുത്ത ചോദ്യം ഇവിടെ നമ്മള് ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി പോവുകയാണോ ഒരു ദാഹം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഓ ഇങ്ങനെയും പരിശുദ്ധാത്മാവിനെ പെടാൻ റിസീവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ആശയം ആശ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുണ്ടോ? കൊർന്നലിയോസിന്റെ ഹൃദയത്തിൽ ഹൃദയത്തെ കണ്ട ദൈവം പരിശുദ്ധാത്മാവിന് ഒരു മാനദണ്ഡവും കൂടാതെ കൊടുത്തു. കൊർന്നലിയോസും കുടുംബക്കാരും ഒക്കെ സ്നാനപ്പെട്ടതുകൂടെ അതിനുശേഷമാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനെല്ലാം നല്ല ഒരു നല്ല രീതിയിൽ ആൻസർ എല്ലാം കിട്ടി അടുത്ത ആരെങ്കിലും ചോദിച്ചാൽ നമുക്കും ആൻസർ പറയാം ഇങ്ങനെയുള്ള അനുഭവത്തിലാണ് ആകാതെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് മുമ്പാക്ക് നിർമ്മലമാക്കി താഴ്മയോടെ കർത്താവെ എന്റെ ഹൃദയത്തെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഈ 4:30 സെഷൻ തീരുന്നതിന് മുമ്പേ ഗോഡ് ക്യാൻ ഡു ദാറ്റ് ദൈവത്തിന് ചെയ്യാൻ കഴിയും. സോ ചോദ്യത്തിന്റെ ആൻസർ മാത്രമല്ല നമുക്ക് ലഭിക്കേണ്ടത്, ആ ആൻസറിന്റെ കൂട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ കൂടെ കിട്ടണം. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിസ്തീയ ഓട്ടത്തിലെ സ്ഥിരതയുടെ മാനദണ്ഡം വിശദീകരിക്കാമോ?
കാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ദി എൻഡ്യൂറൻസ്, ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ എൻഡ്യൂറിംഗ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്?
മാനദണ്ഡം
ദ മെഷർ, ഹൗ ക്യാൻ വി മെഷർ ദാറ്റ് വി ഹാവ് എൻഡ്യൂറൻസ്?
കോൺഫിഡൻസിനോട് തീമേ അതാണ് കോൺഫിഡൻസ് കേട്ടിട്ട് ഇരിക്കും.
അതിനെ അത് എക്സ്പ്ലെയിൻ അതിന്റെ മാനദണ്ഡം. ക്രിസ്തീയ ഓട്ടത്തിലെ ക്രിസ്ത്യൻ റേസ് സ്ഥിരത, സ്ഥിരതയുടെ മാനദണ്ഡം, അതായത് എൻഡ്യൂറൻസ് ഓഫ് ദ ക്രിസ്ത്യൻ റേസ്.
ഓക്കെ,
വാട്ട് ഇസ് ദ മെഷർ? ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ്?
മെഷർ
Or basically what he's asking is, how can I understand whether a person is enduring? Or how can we know?
Criteria. Manadhanam criteria.
What is the criteria to know whether we are enduring? Or if we are enduring, how can we know that? How can we understand?
Simply saying, we become more like Jesus.
അത് ചുരുക്കി പറഞ്ഞാൽ നാം സ്ഥിരതയോടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഓടുകയാണെങ്കിൽ നാം കുറച്ചുകൂടെ കർത്താവിനോട് സ്വഭാവത്തിന് അനുരൂപനായി തീരും.
അതാണ് നമ്മുടെ ഗോൾ,
അതാണ് നമ്മുടെ ലക്ഷ്യം.
അതിൽ പോകുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾ എന്നായിട്ടേ ഇരിക്കും, അപ്പടിന്നാ മാറിയിട്ടേ ഇരിക്കും.
ആ ഒരു ലക്ഷ്യത്തിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും.
നൈറ്റ് റൂമിൽ നാണു എന്നോട് വൈഫ് എന്ന കാര്യത്തെ കുറിച്ച് പേശിട്ട്.
ഇന്നലെ രാത്രി ഞാനും ഭാര്യയും ഒന്ന് ഞങ്ങൾ ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു.
സാക്ടിനോട് ക്വസ്റ്റ്യൻ നൈറ്റ് ലേറ്റ് നൈറ്റ് പേശിട്ടോ.
സാക് ബ്രദറിന്റെ ഒരു ചോദ്യത്തെ കുറിച്ച് ഞങ്ങൾ രാത്രി സംസാരിച്ചുകൊണ്ടേയിരുന്നു.
കടന്ന ഒരു വർഷ കാലത്തുള്ള
കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ
ഒരു മണിവിയാണോ നമ്മൾ കൊടുത്ത് നല്ല ഒരു ടെസ്റ്റ് മണി കൊടുക്ക മുടിയുമോ? നിങ്ങൾ യു ആർ മോർ ലൈക് ക്രൈസ്റ്റ് അപ്ഡേറ്റ് ചൊല്ല മുടിയുമോ?
നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ കുറച്ചുകൂടെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപനായി എന്ന് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു സാക്ഷ്യം പറയുവാൻ കഴിയുമോ എന്ന ചോദ്യത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു.
അല്ലെങ്കിൽ പുരുഷൻ ഒന്ന് മണിവി പാത്ത് യു ആർ മോർ ലൈക് ക്രൈസ്റ്റ് അപ്ഡേറ്റ് ചൊല്ല മുടിയുമോ?
അല്ലെങ്കിൽ ഒരു ഭർത്താവിന് ഭാര്യയെ നോക്കി, നീ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കുറച്ചുകൂടെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപയായി എന്ന് ഭർത്താവിന് പറയുവാൻ കഴിയുമോ?
ഇന്ന കാര്യങ്ങളെ നൈറ്റ് പേശിട്ടാണ്.
ഈ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ രാത്രി സംസാരിച്ചുകൊണ്ടിരുന്നു.
അപ്പൊ എപ്പടി മെഷറപ്പണ്ടത് അപ്പിന്ന
ഞാൻ എങ്ങനെയാണ് ഇതിനെ അളക്കുക, എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക?
എന്നോട് ഊഴിയത്തെ വെച്ചെല്ലാം അളക്കൂടാതെ
ഞാൻ എന്റെ ശുശ്രൂഷയെ നോക്കിയിട്ടല്ല ഈ കാര്യം ഞാൻ അളക്കേണ്ടത്.
ഇവിടെ നമ്മുടെ വാഴ്ക്കയിൽ തന്നെ എവ്വളവ് നാം ക്രിസ്തുവിന്റെ സായലുക്ക് ഒപ്പ മാറുന്നത് പാത്തുതാണ് ഓ നാം വളർന്നിട്ടിരിക്കും അപ്പിങ്ങറത് തെരിയ വരും.
നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് എത്രമാത്രം അനുരൂപരാകുന്നു എന്നത് വെച്ചിട്ടാണ് നാം ഈ വഴിയിലാണോ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുക.
അപ്പടി നാം വളരെ 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 എന്നാവും അപ്പടിനാ പാവം ഇന്ന് പെരിയ പാവമാ പോയിട്ടേ ഇരിക്കും.
നാം അങ്ങനെ ശരിയായ ദിശയിൽ യാത്ര ചെയ്യുമ്പോൾ, നാം അങ്ങനെ സഹിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, നമ്മെ സംബന്ധിച്ചോളം ചെറിയ പാവങ്ങൾ അത് നമുക്ക് നമ്മെ സംബന്ധിച്ചോളം വലുതായിട്ട് നമുക്ക് തോന്നും.
ഫോർ എക്സാമ്പിൾ ഉദാഹരണമായി
ഞാൻ ഒരു കാര്യം പറയട്ടെ.
നേറ്റ് തിരുച്ചിറപ്പള്ളി ട്രെയിൻ ഏറത്തുക്ക് മുന്നാലെ ഞാൻ മനം തിരുമ്പിന ഒരു കാര്യം.
ഞാൻ ഇന്നലെ തിരുച്ചിറപ്പള്ളി ട്രിച്ചിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറുന്നതിന് മുമ്പ് മാനസാന്തരപ്പെട്ട ഒരു കാര്യം,
അതായത് വി വിൽ ബിക്കം മോർ ലൈക് ക്രൈസ്റ്റ്,
ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് കുറച്ചുകൂടി അനുരൂപനാകുന്ന ഒരു കാര്യം.
അതിന്റെ വിളവ് എന്നാൽ നമ്മുടെ തപ്പിതങ്ങളെ നാം വിൽ ഗെറ്റ് മോർ ലൈറ്റ് അപ്പോൺ അവർ സെൽസ്.
നമ്മുടെ ജീവിതത്തെ കുറിച്ച് തന്നെ നമുക്ക് കുറച്ചുകൂടി വെളിച്ചം കിട്ടും. നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വെളിച്ചം ലഭിക്കും.
എന്നുടേ രണ്ടാമത് പയ്യൻ ഫൈനാൻഷ്യലാ അവൻ സമ്പാദിക്കുന്നതിനാൽ എങ്കിൽ കൊഞ്ചം സപ്പോർട്ട് പണുവാ.
ഞങ്ങളുടെ രണ്ടാമത്തെ മകൻ അവന് സാമ്പത്തികമായിട്ട് അവന് ശമ്പളം കുഴപ്പമില്ലാതെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങളെ കുറച്ച് സാമ്പത്തികമായിട്ട് സഹായിക്കും.
ബാങ്കില് പണം അടിച്ചു വിട്ടുവാ, ഈ അക്കൗണ്ടിൽ ഏരിക്കും.
അവന് എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അവന് അയക്കും.
ടേക്ക് ഇറ്റ് ഫോർ ഗ്രാന്റഡ് എടുത്തിട്ടേ.
അപ്പൊ ഞാനത് അതങ്ങനെ പണം അവനങ്ങ് അയക്കും വരും എന്നുള്ള രീതിയിൽ ഞാനത് സാധാരണ പോലെ ഞാനങ്ങ് എടുത്തു.
നമ്പർ പുള്ള അപ്പം നമുക്ക് അനുപാമേ അപ്പിട്ട്
എന്റെ മോനല്ലേ, മോൻ എനിക്ക് അയക്കണ്ടേ, പിന്നെന്താ എന്നുള്ളൊരു മനോഭാവം.
നാം വളർത്തോ ആളാക്കണോ സമ്പാദിക്കണം തിരുമ്പ കൊടുക്കറാം അപ്പിട്ട് നെനച്ചിട്ട് നാം പാട്ട് സാധാരണ പറഞ്ഞേ.
ഞാൻ വളർത്തി, അവനിപ്പോ ജോലി കിട്ടി, അവൻ സമ്പാദിക്കുന്നു, അവനെനിക്ക് അയക്കണം, അത് ഞാൻ പിതാവായ എനിക്ക് അയക്കണം, അത് സാധാരണ കാര്യമല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ അങ്ങ് എടുത്തു.
തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ ഇരിക്കുന്നപ്പ ആണ്ടൂർ പേസന ഇറ്റ്സ് നോട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ബ്രേക്ക് ഡൗൺ.
ഞാൻ ട്രിച്ചിയിൽ ചർച്ചിലായിരുന്നപ്പോൾ ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു, നീ അങ്ങനെ ആ ഒരു ചിന്താഗതി നിനക്കുണ്ടാകരുത്.
അവനു നീ താങ്ക് പണു അപ്പിട്ടാണ്.
അവന് അങ്ങ് അയക്കും അത് നിനക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള ചിന്തയ്ക്ക് പകരം അവൻ അയക്കുന്നത് കൊണ്ട് നീ അവനോട് നന്ദിയുള്ളവനായിരിക്കണം, അവനോട് നീ നന്ദി പറയണം എന്ന് ദൈവം ഓർപ്പിച്ചു.
ഉടനെ ട്രെയിൻ ഏറത്തുക്ക് മുന്നാലെ അവന് ഫോൺ മണിയാണ് കാൾ പണം.
ഞാൻ ട്രെയിൻ കയറുന്നതിന് മുമ്പ് ഞാൻ അവനെ ഫോണിൽ അവനെ വിളിച്ചു.
പയ്യട്ടെ പണം അടിച്ചു വെച്ചപ്പോ പണം വന്നിച്ച് നന്ദി, ഇക്കട്ടാണ് നെർക്കടിയിലിരുന്ന് പണം ചമച്ചു വെച്ച നന്ദി.
ഞാൻ അവനോട് മോനെ നീ അയച്ച പണം കിട്ടി, ഇപ്പൊ ഒരു പണത്തിന് ആവശ്യം ഉണ്ടായിരുന്നു, നീ അയച്ചതിന് വളരെ നന്ദി എന്ന് അവനോട് പറഞ്ഞു.
താങ്ക് യു അപ്പിന്നെ
അവനോട് നന്ദി താങ്ക് യു എന്ന് പറഞ്ഞു.
അവൻ ചിരിച്ചാവൻ
അവൻ ചിരിക്കാൻ തുടങ്ങി.
ഡാഡി
എന്ത് പറ്റി ഡാഡി ചിരിക്കാൻ തുടങ്ങി.
ഒന്ന് ചെയ്യ തവരി ഇരിക്ക
കഴിഞ്ഞ നാളുകളിൽ എനിക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റിയില്ല.
താങ്ക് പണ്ട് തവരി ഇരിക്ക
എനിക്ക് അങ്ങനെ നന്ദിയുള്ള ഹൃദയം നന്ദി പറയാനായിട്ട് എനിക്ക് പറ്റിയില്ല.
അത് അത് കുറിച്ചു ചിരിച്ചിരിക്കണോ?
ഒരുപക്ഷെ അത് ചിന്തിച്ച് ചിരിച്ചതാണോ എന്ന് എനിക്കറിയില്ല.
ഇല്ല അപ്പിന്നാ ഇതിനത് ഡാഡി പുതുസാ താങ്ക്സ് എല്ലാം ചൊല്ലാങ്ങ അപ്പിന്നോ ചിരിച്ചിരിക്കണോ?
അല്ലെങ്കിൽ എന്താ ഈ ഡാഡിക്ക് ഒരു മാറ്റം പുതിയതായിട്ട് വീണ്ടും നന്ദിയൊക്കെ പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിച്ചതായിരിക്കാം എന്താണെന്ന് എനിക്കറിയില്ല.
അവൻ ചിരിച്ച അർത്ഥം എനിക്ക് പുരിയില്ല.
അവൻ എന്തുകൊണ്ട് ചിരിച്ചു എന്ന് എനിക്ക് മനസ്സിലായില്ല.
എനിക്ക് സന്തോഷമായിരുന്നത്,
പക്ഷെ എനിക്ക് ഏതായാലും എന്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം തോന്നി.
ആണ്ട് ഒരു വെളിച്ചത് കാണിച്ചാണ്
ദൈവം എനിക്ക് ഈ കാര്യത്തിൽ. ദൈവം എനിക്കൊരു വെളിച്ചം കാണിച്ചു തന്നു.
ഇത മാറി നാം അത് ട്രാക്കില് പോക 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 യേശുവിനിടത്തിൽ കിട്ടക പോക 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 നാം നമ്മിൽ വെളിച്ചം പെട്ടിട്ടേ ഇരിക്കും. വെളിച്ചത്തിൽ നാം വെളിച്ചം പെട്ടിട്ടേ ഇരിക്കും.
അങ്ങനെ നാം ഈ ഒരു പാതയിൽ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതലായി ഈ നമ്മുടെ ജീവിതത്തെ കുറിച്ച് തന്നെ, നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമുക്ക് വെളിച്ചം കിട്ടുകയും നമുക്ക് കുറച്ചുകൂടെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപരാകുവാനും കഴിയും.
ഞാൻ ഇപ്പഴാണ് പാക്കുന്നത്.
ഞാൻ അതിനെ ഇങ്ങനെയാണ് കാണുന്നത്.
ഉങ്ക ക്വസ്റ്റ്യൻ എപ്പിടി എനിക്ക് തരല. ആണ് ഇപ്പഴാ പുരിഞ്ഞിട്ടത്.
നിങ്ങളുടെ ചോദ്യം എനിക്ക് മുഴുവനായും മനസ്സിലായില്ല, എന്നാൽ ഇതാണ് അതിന്റെ അർത്ഥം എന്ന് ഞാൻ ചിന്തിക്കുന്നു.
ഓക്കെ,
കൃപ എന്നാൽ എന്ത്? ഒരു ഉദാഹരണ സഹിതം വിവരിച്ചാൽ സഭയ്ക്ക് ഗുണം ചെയ്തേക്കാം. ഇവരുടെ 3 questions ആർ ദേർ? 3 questions. കൃപ എന്നാൽ എന്ത്?
വാട്ട് ഇസ് ഗ്രേസ്? ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് കപ്പിൾ ഓഫ് എക്സാമ്പിൾസ്?
ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ്,
ഇങ്ങേ കേരളത്തിൽ ആണ്ടൂർ പേശിരുപ്പാർ, இந்த சாக் சாக் இங்க பேசியிருப்பாங்க. அப்படி இல்ல அப்படின்னா நிறைய கேட்டு போனேன் நினைக்கிறேன். இத்தனை வருஷத்துல ஜாக் நிறைய பேசியிருந்திருப்பார். தமிழ்நாட்டில் நான் ஜாக் பேசியிருக்கிறத நான் கேட்டிருக்கேன். நிறைய தடவை யூஸ் பண்ணிருக்கிறார் இந்த இல்லஸ்ட்ரேஷனை.
സഹോദരൻ ജാക്വിനൻ ഈ കൃപയെ കുറിച്ച് ഇവിടെ സംസാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണെങ്കിലും പല സമയത്ത് അദ്ദേഹം ഈ ഉദാഹരണത്തിലൂടെ കൃപയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
ഇങ്ങ് തമിഴ്നാട്ടിലെ 100-800 ആംബുലൻസ്,
തമിഴ്നാട്ടിൽ അവിടെ ആംബുലൻസ് എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന 108 നമ്പർ ഒരു ആംബുലൻസ് ഉണ്ട്.
ഇവിടെ
ഉണ്ട്.
108
ഉണ്ട്.
അതേ നമ്പറാ 188 തന്നെ ഇങ്ങേ പറയാലേ?
ഇവിടെയും അത് തന്നെയല്ലേ നമ്പർ? അതെ, ഇവിടെ
108 ആംബുലൻസ്. അത് അലാർ അടിച്ചിട്ട് റെഡ് സിഗ്നൽ വെച്ചിട്ട് വരുന്ന അത് ആംബുലൻസ്. ഓക്കെ, ജാക്ക് സോൾഡർ ഒരു ഇലസ്ട്രേഷൻ, അവരുടെ ഇലസ്ട്രേഷനെ നാം സോൾഡറാണ്.
അപ്പോൾ സഹോദരൻ ജാക്വിനൻ ബ്രദർ പറയുന്ന ആ ഉദാഹരണത്തെ ഞാൻ നിങ്ങളോട് പറയട്ടെ.
இந்த வார்த்தையை எடுத்து வச்சுக்கோ. எபிரேயர் புத்தகம் 4 அதிகாரம்.
ஈ வாக்கியம் நம்ம எடுத்துக்கொண்டு நமக்கு நோக்காம். எபிரேயர் லேகனம் 4 அதிகாரம்.
எபிரேயர் 4 அதிகாரம்.
எபிரேயர்
4:16.
14 வாக்கியம்.
நாம் கர்த்தருடைய அந்த கிருபாசன தண்டையில் 2 விஷயங்களுக்காக நாம் போக முடியும்.
நாம் தெய்வத்தின் கிருபாசனத்திலேக்கு 2 காரியங்களுக்காய்ட்டான போகின்றது.
ஒன்று, இரக்கத்தை பெற கிருபாசன தண்டையில் நாம் போகலாம்.
ഒന്ന്, കരുണ ലഭിക്കുവാനായിട്ട് നാം കൃപാസനത്തിലേക്ക് പോകണം.
ഇന്നൊണ്ട്, കൃപയെ പെട്ടുകൊള്ളുവതർക്ക് നാം കൃപാസനത്തിണ്ടിൽ പോകണം.
മറ്റൊന്ന്, കൃപ പ്രാപിക്കുവാനായും കൃപാസനത്തിലേക്ക് ചെല്ലണം.
ഇനിക്ക് ക്രിസ്തവത്തിലെ രണ്ടുപേരെ പോട്ട് കുഴപ്പിയിട്ടാണ് എല്ലാം ഒന്നും ചൊല്ലിയിട്ടിരിക്കാങ്ങ്.
എന്നാൽ ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ ഈ 2 കാര്യങ്ങളും ഒന്നാണ് എന്ന് പറഞ്ഞ് അവരാളുകളെ അവര് തെറ്റി ധരിപ്പിക്കുകയാണ്.
ഒന്ന് ഇറക്കം, ഇന്നൊണ്ട് കൃപ.
അവിടെ 2 കാര്യങ്ങൾ, 16 വാക്യം. ഒന്ന്, കരുണ ലഭിക്കുവാനും, രണ്ടാമതായിട്ട് പറയുന്നത് തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി.
ഒന്ന് ബിഫോർ സിൻ, ഇന്നൊന്ന് ആഫ്റ്റർ സിൻ.
ഒന്ന് പാപത്തിന് മുമ്പ്, മറ്റത് പാപത്തിന് ശേഷം.
ഓക്കെ, ബ്രദർ സോറി, ഇലസ്ട്രേഷൻ ഇത്.
ഇത് സഹോദരൻ പറയുന്ന ഉദാഹരണം ഇതാണ്.
ക്രിസ്തു വാഴ്ക്കൈ അപ്പിങ്ങിറത് ഒരു മലയേറുകിറ ഒരു വാഴ്ക്കൈ.
ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു മലയുടെ മുകളിലേക്ക് കയറുന്ന ഒരു യാത്ര പോലെയാണ്.
അത് മലയേറിന സുമ സാധാരണമാ അവിടെ വിശ്വാസിയാ പോറ വാഴ്ക്ക കിടയത്, ഒരു പെരിയ ബാറാങ്കല്ല ഉരുട്ടിയിട്ട് പോറ ഒരു വാഴ്ക്ക.
അത് ഒരു വലിയ കല്ലും ഉരുട്ടിക്കൊണ്ട് ഈ മലയിലേക്ക് കയറി പോകുന്ന ഒരു ജീവിതം.
മലയേറുന്നതേ കഷ്ടം,
മലയിൽ കയറുന്നത് തന്നെ പ്രയാസമാണ്.
അത് ഒരു പെരിയ കല്ല ഉരുട്ടിയിട്ട് മേലെ പോകണം.
ஒரு வலிய கல்லும் உருட்டிக்கொண்டு மோளிலோட்டு போகணுமெங்கில்
அவளை எவ்வளவு பொறுமையா அந்த ட்ராக்ல போக வேண்டியதா இருக்கு.
அங்கனையெங்கில் எத்த க்ஷமையோட அது உருட்டிக்கொண்டு போகணும்.
இப்படிப்பட்ட சூழ்நிலையில் நான் கொஞ்சம் என்ன செஞ்சிடறோம் அப்படின்னா, ஸ்லாக்கா இருந்துட்டு அங்கிருந்து சரிக்கு கீழே விழுந்துறோம்.
அங்கே மூலிலேக்கு போய்கொண்டிருக்கோ ஏதெங்கிலும் சமயத்து அல்பசமயம் ஒன்று ക്ഷീണിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധ പതറുന്നു, അപ്പോ മെല്ലെ ഉരുണ്ട് താഴേക്ക് വീഴുന്നു.
കീഴേ ഉളുന്തറാങ്ക
കുറച്ച് ദൂരം താഴേക്ക് ഉരുണ്ട് വീണു.
കീഴേ ഉളുന്ത ഉടനെ സെൽഫോൺ എടുത്ത് 108 കൂപിട വേണ്ടത്.
ഉടനെ താഴെ വീണാൽ ഉടനെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കുക, 108 നമ്പറിൽ വിളിക്കുക.
ഉടനെ 108 വന്നിരുത്.
ഉടനെ 108 നമ്പർ ആംബുലൻസ് എത്തി.
ഉടനെ എന്നെ പോണുമോ എല്ലാം ഫസ്റ്റ് എയ്ഡ് എല്ലാം മുടിച്ച് ട്രീറ്റ്മെന്റ് എല്ലാം മുടിച്ച് മറുപടി വെളിയിൽ വന്നിടും.
ഉടനെ ആംബുലൻസ് വന്നു, എല്ലാ ട്രീറ്റ്മെന്റും ഫസ്റ്റ് എയ്ഡും മുറിവുകളൊക്കെ കെട്ടി പുറത്തു വന്നു.
മറുപടി മേലേറോ
വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങി.
മറുപടി കീഴേ ഉളുറോ
വീണ്ടും താഴേക്ക് വീഴുന്നു.
മറുപടി 108 വരുന്നത്.
വീണ്ടും ആംബുലൻസ് 108 വരുന്നു.
108 വരുന്നവർക്ക് ഒരുപോലെ സലക്കവേ സലക്കാതെ
ഈ ആംബുലൻസ് 108 നമ്പർ ആംബുലൻസ് എപ്പോ വിളിച്ചാലും വരും. ആംബുലൻസിന് മടുപ്പൊന്നുമില്ല, എപ്പോ വിളിച്ചാലും വരും.
നാം മനം തിരുമ്പി നാൻ മനസ്താവപ്പെട്ട് നാൻ ദുഃഖിക്കുമ്പോഴെല്ലാം അത് 108 വരും.
ഞാന് മനസാന്തരത്തോടെ അനുതാപത്തോടെ 108 നമ്പറിൽ വിളിച്ചാൽ ഉടനെ ആംബുലൻസ് വരും.
ഓക്കെ, ഇന്ത വാഴ്ക്കയിലാണ് എനിക്ക് തെളാണ് ക്രിസ്തവരുടെ
അനേക ക്രൈസ്തവരും ഈ തരത്തിലുള്ള ഒരു ജീവിതമാണ് ജീവിക്കുന്നത്.
ഒരു വാലിബനെ എടുത്തുകൊള്ളുമേ,
ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ചിന്തിക്കുക.
രാത്രി നെറ്റില് പാക്കറാർ, നെറ്റില് പോയി രാത്രിയില് എല്ലാരും പഠിത്തതുക്ക് അപ്പുറം നെറ്റില് സെർച്ച് പണ്ടാർ.
എല്ലാവരും രാത്രി ഉറങ്ങിയ ശേഷം ഈ ചെറുപ്പക്കാരൻ ഇന്റർനെറ്റിൽ അവൻ പല കാര്യങ്ങൾ തിരയുകയാണ്.
രഹസ്യമായി കണ്ണുകളുടെ ഇച്ഛയ്ക്ക് തീനി പോറാർ.
അവൻ രഹസ്യത്തിൽ തന്റെ കൺമോഹത്തിന് ഉള്ള ഭക്ഷണം കൊടുക്കുകയാണ്. അവൻ ഈ ലോകത്തിലെ മോഹങ്ങളുടെ പുറകെ പോവുകയാണ്.
പാത്തു മുടിച്ചതുക്ക് അപ്പുറം ദുഃഖിക്കാർ.
അവന് അതെല്ലാം കണ്ടതിന് ശേഷം അവന് വളരെ ദുഃഖം തോന്നുന്നു.
കണ്ണീർ പിടിക്കാവള.
അവൻ കണ്ണുനീർ ഒഴുക്കുന്നു.
അയ്യോ, നാ തപ്പ് പണ്ടിട്ടേ, കണ്ടിൽ നാളെ പാവം ചെയ്തിട്ടേ, മെയ്യാവേ അഴുകാർ.
അവന് ആത്മാർത്ഥമായിട്ട് കരയുന്നു, അയ്യോ ഞാൻ പാപം ചെയ്തല്ലോ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ പാപം ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അവൻ ആത്മാർത്ഥമായിട്ട് തന്നെ ദൈവമേ എന്നെ ക്ഷമിക്കണമേ എന്ന്
പറഞ്ഞു.
ദൈവമേ എന്നോട് കരുണ തോന്നണമേ.
ഓക്കെ, 108 വന്നിരുത്.
ഉടനെ ആംബുലൻസ് 108 വന്നു.
അവർ സരി പണി, അവർ കറക്റ്റ് പണി, മറുപടിയും മറുപടി കൊണ്ടു കൊടുത്തു.
വീണ്ടും അവന്റെ ബാൻഡേജ് അവന്റെ മുറിവുകളൊക്കെ കെട്ടി വീണ്ടും നീ മുകളിലേക്ക് പോകാനായിട്ട് പറഞ്ഞ് അവൻ വീണ്ടും മുകളിലേക്ക് കയറാനായിട്ട് തുടങ്ങുന്നു.
പ്രിയമാണവരെ, ഇത് ക്രിസ്തു വാഴ്ക്കയല്ല.
പ്രിയമുള്ളവരെ, ഇതല്ല ക്രിസ്തീയ ജീവിതം.
നേരത്തെ ഇതിനെ കേട്ടോ,
ഇന്നലെ നാം കേട്ടു.
അത് ട്രാക്കിൽ നീ പോയിട്ടേ ഇരിക്കുമ്പോൾ വീഴുന്നാലും ശരി, ഉടനെ എഴുന്നേറ്റ്.
നീ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ട്രാക്കിൽ നീ യാത്ര ചെയ്യുമ്പോൾ നീ വീണാൽ ഉടനെ എഴുന്നേൽക്കണം.
കൺഫസ് പണ്,
നീ അത് ഏറ്റുപറയുക.
ദൈവന് കേട്ട ദുഃഖം കൊള്ളു.
നീ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ.
എത്ര തരവ് വീഴുന്നാലും ശരി, ഉടനെ എഴുന്നേറ്റ് ദൈവനോട് ഇറക്കത്തെ നീ പെറ്റുകൊൾ.
നീ എത്ര പ്രാവശ്യം വീണാലും ഉടനെ എഴുന്നേറ്റ് ദൈവത്തിൽ നിന്നും കരുണ നിങ്ങൾ പ്രാപിക്കുക.
ഇതിൽ എന്നാർപ്പോ അന്ത ഇടത്തിലേതാണ് കിടപ്പണം.
അപ്പൊ ഇങ്ങനെ കരുണ പ്രാപിച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും പോകുന്നു, വീണ്ടും താഴേക്ക് വരുന്നു, വീണ്ടും പോകുന്നു, വീണ്ടും താഴേക്ക് വരുന്നു. അപ്പോ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ പുരോഗതിയില്ല, അവിടെ തന്നെ കിടക്കുന്നു.
നാം ബഹുദൂരം പോയിട്ടില്ല.
പക്ഷേ നമുക്കാണെങ്കിൽ വളരെ ദൂരം യാത്ര ചെയ്യാനുണ്ട്.
എന്നാൽ കൃപ എന്നത് വേറെ.
എന്നാൽ കൃപ എന്ന് പറയുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമാണ്.
അന്ന് നെറ്റില് നെറ്റ് സെർച്ച് പോകണം.
അവിടെ ഇന്റർനെറ്റിൽ തിരയുവാനായിട്ട്, തേടുവാനായിട്ട്, അന്വേഷിക്കാനായിട്ടൊക്കെ തുടങ്ങുമ്പോ
നെട്ടുങ്ങുമ്പോഴത് നെട്ട് പയൻപെടുത്തുകൾ കുറിച്ച് നാം എവ്വളവ് എന്നെ ചൊല്ല വേണ്ടിയതാ ഇരിക്കും. ഭയങ്കരമായ ഒരു ഉലകത്തിൽ ഇരിക്കണം ഇന്ന് നാട്ടില്.
നാം വല്ലാത്ത ഒരു ലോകത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്.
ഞാൻ നൈറ്റിലെ ചില ആർട്ടിക്കിൾസ് വന്ന് നെറ്റില് പഠിക്കുന്നതുക്കാൻ ചില സമയങ്ങളിൽ പോവാൻ
ഞാൻ ചില സമയങ്ങളിൽ ചില ലേഖനങ്ങൾ വായിക്കുവാനായിട്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും.
ഇവിടെ സ്ക്രീൻ ഇരിക്കണം വെച്ചിങ്ങ.
ആ ഇന്റർനെറ്റിലെ കമ്പ്യൂട്ടർ സ്ക്രീൻ ഇത്രേ ഉള്ളൂവെങ്കിലും
ഇപ്പൊ എല്ലാം എന്ത് അളവ് കഴിച്ചു അപ്പിടിനാ ഒരു നാൾ എന്നുടേ പോരാട്ടത്തെ പസങ്ങളുടെ ചൊന്നേ എനിക്ക് ഇന്റർനെറ്റിൽ അവളെ ദൂരത്തിലാണ് എനിക്ക് പയൻപെടുത്തലാം തരിയാതെ.
എനിക്ക് ഇന്റർനെറ്റ് അധികം ഉപയോഗിക്കാനായിട്ട് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് ഈ കാര്യം ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു. അവര് കമ്പ്യൂട്ടർ അറിയാവുന്നവരാണ്.
ഏതാവൊരു ഓൾ ടൈം പ്രീച്ചേഴ്സിനുടേ ഏതാവ് സെർമൻസ് അതാ പഠിക്കലാണ്ക്കാ ആർട്ടിക്കിൾ പഠിക്കിറപ്പ ഇന്ത ബോക്സും ഇന്ത ബോക്സില ഫുള്ള ഒരു ലേഡി ഇരുന്നിട്ട് ഇപ്പൊ കണ്ണടിപ്പാ അവിടെ ഇന്ത ഇടത്തില.
അപ്പൊ നമ്മള് ഏതെങ്കിലും പഴയ ദൈവഭക്തന്മാരുടെ ലേഖനം പഠിക്കാനായിട്ട് ആ സൈറ്റ് പോകുമ്പോ ഉടനെ പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഒരു ചിത്രം വരും. അവിടെ ഒരു പെണ്ണിരുന്ന് ഒരു കണ്ണടയ്ക്കുന്ന ചിത്രം വരും.
இது என்னடா லுல்லா இருக்கான்னு சொல்லிட்டு கொஞ்ச நேரம் கழிச்சு பார்த்தா இந்த பக்கம் இந்த பாக்ஸ் இந்த பக்கம் கண்டடிக்குது வந்து இந்த பக்கம் அடிக்குது.
அப்ப இது எந்த ஒரு பிரச்சனை நோக்கும்போது குறைச்சு கழிப்பா அப்புறத்த சைடு காணும்
மாத்தி மாத்தி கண்ணடிச்சுக்கிட்டே இருக்கு
இவட அப்படியே இருந்து கண்ணடைக்கிறது கண்ணடைக்கிறது போலே.
அப்பதான் நினைச்சுக்கிட்டேன் உன் கண்கள் நேராய் நோக்க கடவுது.
அப்ப ஞான ஓர்த்து என்னுடைய கண்கள் நேரே தன்னை நோக்கணும்.
அப்படிதான் படிச்சேன்.
அங்கேயான ஞானி கரு
அது விஷயம் 108 டிகிரிக்கு தெரியுது இந்த கண்கள். ஆண்டவர் சொல்றார் நேரா நோக்கி படிங்கிறார்.
அப்போ தெய்வம் பரையின்றது நீ நினைக்கு வாங்கிக்கணுமெங்கில் நீ நேரே நோக்கி வாங்கிக்க.
இப்படி படிச்சுக்கிட்டு இருக்கிறப்ப இப்படி கம்ப்யூட்டர்ல உட்காந்து இப்படி படிச்சுட்டு இருக்கிறப்ப என் பசங்க பின்னால வந்து வந்துட்டு இருக்கானு பின்னால போறாங்க வர்றானுங்க போறானுங்க வர்றாங்க.
அப்ப ஞான இங்கே கம்ப்யூட்டரில் வாய்ச்சு கொண்டிருக்கோ எந்த மக்கள் புறகில் வரும் அதிலூட நடக்கும்.
இடே டாடி என்ன செஞ்சிட்டு இருக்காங்கன்னு தெரியல பண்ண
அவரு அவரு பயணம் டாடி எந்த செய்தோண்டிருக்கோம் அறியதில்லோ
இதனோட லுல்லா இருக்குன்னு சொல்லிட்டு கம்ப்யூட்டரை இப்படி வச்சுக்கிட்டு நான் படிக்கிறேன். அவன் என்ன தப்பாயிடக்கூடாதுன்னு இப்படி வச்சுக்கிட்டு நான் படிக்கிறேன்.
அவன் என்னை தெற்றி தெரிக்கிறது ஓர்த்து ஞானி இங்கே சரிச்சு வச்சு படிக்கணும்.
எவ்வளவு போராட்டம் பாருங்க இந்த வயசுக்கு இவ்வளவு போராட்டங்கள் இருக்கு. அப்ப வாலிப பிள்ளைகளாக உங்களுக்கு எவ்வளவு போராட்டம் இருக்கும்.
இத்தையும் பிராயம் உள்ள எனிக்கு ஒரு லேகனம் வாய்க்கானாய்ட்டு இத்திர தத்திரப்பாடாங்க சிறப்புக்காராய நீங்களே சம்பந்தம் நீங்களுக்கு எத்திர கடினமாய பரீட்ச ஈ மேகலையில் உண்டு எனக்கு அறியாம்.
அருமையான வாலிப பிள்ளைகளே உங்களுக்கு கிரேஸ் தேவைப்படுது.
பிரியா சிறப்புக்காரி நீங்களுக்கு தெய்வத்தின் கிருப ஆவசியமான
இந்த என்னுடைய போராட்டத்தை சபையில ஒரு நாள் நான் பிரசங்கித்தேன்.
ஞான ஈ ரீதியில் எனிக்குண்டாய ஈ ஒரு போராட்டத்தை ஒரு திவசம் ஞான ஞங்களோட சபையில் ஞான் பிரசங்கிச்சு.
என் பசங்க அந்த செய்தியை கேட்டுட்டு
என் மக்கள் ஈ பிரசங்க கேட்டுட்டு
ஏன் டாடி இதுல இவ்வளவு பெரிய உங்களுக்கு பிரச்சனையா உங்களுக்கு கிளியர் பண்ணிடுறேன்னு சொல்லிவிட்டு இந்த பாக்ஸே வராதபடிக்கு கிளியர் பண்ணிவிட்டானுங்க.
அவரு கம்ப்யூட்டர் அறியாதோண்டு டாடி இதொக்கே டாடிக்கு ஒரு பிரச்சனை வேணும் ஆஹா என்ன ஞங்கள் சரியாக்கி தரான்னு பண்ணு. அங்கே ஈ தரத்திலுள்ள ஈ பாப்பு ചെയ്യുന്ന பாக்ஸ்கൾ வராத்த ரீதியில் அவரு ஆ கம்ப்யூட்டரி சில காரியங்கள் செய்து அதனை சரியாக்கி தந்து.
அங்கே ஒரு பையன் வந்தா
அவட ஒரு மோன் வந்து
டாடி இனிமே இந்த பாக்ஸ் எல்லாம் வராது அப்படின்னா எப்படி அப்படின்னு அதெல்லாம் கரெக்ட் பண்ணிட்டேன்
அப்படின்னா அவன் பண்ணு டாடி இனி இங்கே ஈ பாக்ஸ் ஒன்றும் அங்கே வரத்தில் அதை ஞாபக சரியாக்கிட்டு பண்ணு.
நான் எப்படி அவங்கள்ட்ட போய் கேட்கறது நான் வெக்கப்பட்டு உட்காந்துட்டு இருந்தேன்.
அவனோட போய் எங்கே சோதிக்கும் எங்கே அது சரியாக்கணும்னு பரையானாய்ட்டு எனக்கு தான் ஒரு நாணக்கேடாயிருந்து பட்சே அவன் சோதிக்காது என்ன சரியாக்கி தந்து
தேவன் எனக்கு ஒரு தப்புக்கும் போக்க உண்டு பண்ணிட்டாரு.
தெய்வம் எனக்கு ரட்சப்படுவானாய்ட்டு தெய்வம் ஒரு வழி ஒருக்கி.
இப்ப வாலிபர்களே இப்ப கிரேஸ் உங்களுக்கு சொல்றேன் கிரேஸ் என்ன அப்படின்னா இந்த சூழ்நிலையில கிரேஸ் என்ன
ஈ ஒரு சாஹியத்தில் கிருப என்று பண்ணால் எந்த நீங்களோடு பரையட்ட.
யூ ஆர் பீங் டெம்ப்டட் நவ்
இப்போ நினைக்கு ஒரு பரீட்ச உண்டாகும்.
இப்ப நான் பார்க்கணும்
இப்போ எனக்கு இது காணணும் என்ன பரீட்ச.
யாருமே இல்ல இந்த ரூம்ல
இவட யாரும் இல்ல ஈ ரூம்ல யாரும் இல்ல
அந்த சூழ்நிலையில பிசாசு என்ன ஓதுவோம் அப்படின்னா இன்னைக்கு ஒரு தடவை பார்த்துட்டு நாளைக்கு மன்னிப்பு கேட்கலாமா.
அப்போ பிசாஜ் நீங்களோட செவியில் இப்பிரகாரம் மந்திரிக்கும் இன்னும் ஒரு பிராவசியம் நீ நோக்கிக்கு கண்டோ நாளே நினைக்கு க்ஷம சோதிக்காமல்லோ.
கிரேஸ் நமக்கு என்ன போதிக்கும் என்றால் அந்த கிரேஸ்
என்னால் தெய்வத்தின் கிருப எந்த நீங்களோட ஆ சமயத்து பரையுக என்னறியாமோ வேண்டாம்.
பரிசுத்த ஆவியானவருடைய அனுகிரகம் அந்த கிரேஸ் நம்மிடத்தில் இருக்குமானால் அதை முதல்ல விருப்பம். அதை நம்ம
பரிசுத்தாத்மாவின்டே அனுகிரகம் பரிசுத்தாத்மாவின்டே அபிஷேகம் தெய்வ கிருப நீங்களோட மேல் உண்டெகில் நீங்களுக்கு ஆ சாயிரத்தில் நீங்களுக்கு ஒரு வெறுப்பு உண்டாகும். நீங்களோட மனசில்
சரீரத்தினுடைய செய்களை அழிச்சிடும். நம்ம
சரீரத்தின் பிரவர்த்திகளை நீங்கள் மறிப்பிக்கும்.
அதுக்குள்ள போக முடியாது. நம்ம
அதினகத்தேக்கு போகுவானாய்ட்டு நமக்கு கழியுகையில்ல.
108 தேவையில்ல.
உடனே போய் நாம் 108 ஆம்புலன்ஸ் விளிக்கேண்ட அவசியம் இல்ல.
அந்த இடத்துல ஒரு பெருமூச்சு விட்டு ஆண்டவரே எனக்கு உதவி செஞ்சிருக்கேன்னு சொல்லணும். நம்ம
ஆ ஒரு சாயிரத்தில் தெய்வமே என்னை சகாய்க்கணுமே என்று பறஞ்சு உள்ளத்தில் இருந்தும் ஒரு கரைச்சில் உயரணும்.
பிரதர் ரெஜி பிரான்சிஸ் சொல்லும் பொழுது அந்த வார்த்தை சொன்னார் இல்லையா தட்ஸ் த டைம்.
கூக்குரல்
ஒரு பெருமூச்சு விட்டு ஒரு ஜெபம் விட்டா போதும்.
ஆ தக்க சமயத்து உள்ளத்தில் இருந்தும் ஒரு பாரத்தோடு கூட தெய்வத்தோடு கரையுக.
அவர் பெருமூச்சு தான் அது ஒரு பெரிய
ஒரு தீர்க்கசுவாசத்தோடு தெய்வத்தோடு கரையுக.
தேவனுடைய கிருபையினால் இந்த வாழ்க்கை முடியும் பிரியமானவர்கள்.
தெய்வத்தின் கிருபையாலான நமக்கு ஈ ஜீவிதம் சாமத்தியமாகுது பிரியமுள்ளவரே.
தெய்வாத்மாவில் நடத்தப்படுவர் தெய்வத்தின் மக்களாகுது. பிராயோகிக ஜீவிதத்தில் ஆத்மாவில் நடக்கும் விதம் ஒரு உதாஹரணத்திலூட விவரிக்காமோ.
Those who are led by the spirit are the sons of God. Can you explain using a practical illustration as to how
we are led by the Spirit.
They're asking for illustration.
Please beat the address.
Can you? You can say more illustration than me.
Pardon? So there are
many questions are there.
Okay,
close it. I think you need to.
Devalma will nadathapadana. Those who are led by the Spirit of God are the sons of God.
Okay.
How can we walk in the Spirit? With an illustration, give the answer.
Okay. Romar kiddana nirubam.
Roma leganam.
Nam Vedatil, children of God, sons of God.
അവിടെ രണ്ട് കാര്യങ്ങൾ നാം വായിക്കുന്നു, ദൈവ മക്കൾ, ദൈവപുത്രന്മാർ.
യോവാൻ ഒന്നാം അധികാരത്തിൽ അവരുടെ നാമത്തെ വിശ്വാസത്തെ ഏറ്റുകൊള്ളുന്നവർ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് വാസിക്കുന്നു.
യോഹന്നാന്റെ എഴുതിയ സുവിശേഷത്തിൽ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവനേവനും ദൈവ മക്കളാകുവാൻ അവകാശം കൊടുത്തു എന്ന് നാം വായിക്കുന്നു.
എന്നാൽ അതവിടെ മേന്മയാണ് ഒരു കാര്യം, അതിവിടെ മേന്മയാണ് ഒരു കാര്യം.
എന്നാൽ അതിലും മെച്ചമായ കാര്യം
റോമർ കെഴുതി നിരൂപം എട്ടാം അധികാരം,
റോമലേഖനം എട്ടാം അധ്യായം
പതിനാറാം വാസനത്തിൽ വാസിക്കാം.
അവിടെ നാം പതിനാലാം വാക്യത്തിൽ വായിക്കുന്നു,
വാസിപ്പോ,
ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു.
ദൈവനുടെ ആവിനാൽ നടത്തപ്പെടുന്ന ഒരു വാഴ്ക്കൈ,
ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതം.
സൺസ് ഓഫ് ഗോഡ്,
ദൈവപുത്രന്മാർ. ഇവിടെ മലയാളത്തിൽ ദൈവത്തിന്റെ മക്കൾ എന്നാണ് പറയുന്നത്, ദൈവപുത്രന്മാർ അങ്ങനെയാണ് ഇംഗ്ലീഷിൽ. സൺസ് ഓഫ് ഗോഡ്, or being led by the Spirit of God, these are the sons of God. ഇത് ദൈവത്തിന്റെ പുത്രന്മാർ.
Children of God, sons of God.
നമ്മൾ യോഹന്നാനിൽ വായിച്ചു ദൈവ മക്കൾ. ഇവിടെ റോമാലേഖനത്തിലുള്ള ഈ വാക്യത്തിന്റെ ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ തർജ്ജിമ, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു, പുത്രിമാരാകുന്നു എന്നാണ്.
ഇപ്പൊ സാക്സ് എന്ന ഉദാഹരണത്തിൽ തന്നെയാണ് സ്വല വരുമ്പുരേൻ.
വീണ്ടും സാക് ബ്രദർ പറഞ്ഞൊരു ഉദാഹരണം പറയട്ടെ.
ഇപ്പൊ എങ്കേന്ദ്രനാണ് വന്ന് എന്നുടേ പിള്ളികൾ ചിന്ന പിള്ളികളായി ഇരിക്കുന്ന കാര്യത്തിൽ, എന്നുടേ പിള്ളികൾ ചിന്ന പിള്ളികളായി ഇരുന്ന് നാൻ വെളിയൂരിൽ ഊർക്ക് തരുമ്പോഴും പൊഴുത് എന്നിടത്തിൽ അവങ്ങ എന്നാ എതിർപ്പാക്കുറാങ്ക അപ്പടിന്നാ സ്വീറ്റ്സ് വാങ്ങിട്ട് വരുവാങ്ങളാന്ന് പാപ്പാങ്ക.
ഞാൻ ഏതെങ്കിലും പുറത്ത് മറ്റൊരു സ്ഥലത്ത് പോയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ മക്കൾ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ എന്തെങ്കിലും മധുരം വീട്ടിലേക്ക്, ചോക്ലേറ്റ് വീട്ടിലേക്ക് കൊണ്ടുവരുമോ, അതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.
മറന്നിരാമേ, അത് കടച്ചിപ്പേ എമ്മാ മറന്നിരാമേ അപ്പടി അമ്മ.
അവൻ പറയും, അമ്മ മറക്കാതെ കൊണ്ടുവരണേ,
മറന്നിരാതെ കട്ടായ സ്വീറ്റ് വാങ്ങിയിട്ടാകുമ്പാണ്,
മറക്കാതെ എന്തായാലും ഉറപ്പായിട്ട് കൊണ്ടുവരണേ.
അവൻ കടച്ചിപ്പയ്യൻ, ചിൽഡ്രൻ, അവൻ ചൈൽഡ്,
ഏറ്റവും ഇളയ ആള്, അവന് കുഞ്ഞാണ്, അവൻ അങ്ങനെ പറയും.
ആണാൽ എന്നുടേ പിള്ളികൾ വളർന്ന സൺസ് ഓഫ് ഗോഡ്, സൺ പിള്ളികളായി ഇരിക്കുന്നവർ, വളർന്നേരിന് പിള്ളികളായി ഇരിക്കുന്നവർ, നേറ്റ് നൈറ്റ് കൂപ്പിട്ട് പസങ്ങ മീറ്റിംഗ്സ് എല്ലാം എപ്പി പോണിച്ച് ഡാഡി നാണു യൂസ് ടീമില് പാത്ത അപ്പടിന്ന് സോറാങ്ങ.
അപ്പോ എന്നാൽ എന്റെ മൂത്ത മക്കൾ അവര് ഇന്നലെ എന്നെ ഫോൺ ചെയ്ത്, ഡാഡി മീറ്റിംഗ് ഒക്കെ എങ്ങനെ നടക്കുന്നു, ഞാനും യൂ സ്ട്രീമിൽ നോക്കിയിരുന്നു, മീറ്റിംഗ് കണ്ടു.
ഉങ്ങൾക്ക് മീറ്റിംഗ്സ് ജോയിൻ ചെയ്തിട്ടോ?
ഞാൻ നിങ്ങൾ പിന്നെ ഡാഡി ഡാഡിയുടെ അവിടുത്തെ മീറ്റിങ്ങുകൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്.
ഇന്നൊരു പേ ഒരു SMS അയച്ചിരുന്ന
മറ്റൊരു മകൻ, അവൻ ഇങ്ങനെ ഒരു SMS അയച്ചു,
ഹോപ്ഫുള്ളി മീറ്റിംഗ്സ് ആർ ഓൾ ഗോയിങ് വെൽ, വി കണ്ടിന്യൂ ടു പ്രേ ഫോർ യു.
മീറ്റിംഗ് എല്ലാം നന്നായിട്ട് നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു.
അവര്
വളർച്ച പ്രാപിച്ച പുത്രന്മാരാണ്.
കടസ്യായിരിക്കുന്നവ എന്നെ ചെയ്യുമോ അപ്പടിനാ?
എന്നാൽ ഏറ്റവും ഇളയാൾ എന്താ പറയുന്നത്,
എമാ കോട്ടയത്തിൽ നിന്ന് തീനുമായിട്ട് വരണു,
അമ്മ കോട്ടയത്തിൽ നിന്ന് വരുമ്പോ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരണേ,
അങ്ങേ സ്വീറ്റ് വാങ്ങിട്ട് വരണോ,
അവിടുന്ന് എന്തെങ്കിലും ചോക്ലേറ്റ് മേടിച്ചോണ്ട് വരണേ.
ശരിയാ പൂച്ച,
മനസ്സിലായില്ലേ നിങ്ങൾക്ക്?
ഞാൻ നിനക്കിനെ ഇതാ വളർന്ന ചിൽഡ്രനുക്കും സൺസുക്കും ഉള്ള വ്യത്യാസം
ഇതാണ്. മക്കൾക്കും പുത്രന്മാർക്കും കൊച്ചു പിള്ളേർക്കും കുഞ്ഞുങ്ങൾക്കും മക്കൾക്കും തമ്മിലുള്ള വ്യത്യാസം.
നാം ചിൽഡ്രനായി ഇരിക്കുന്ന വരയ്ക്കും ദൈവനിടത്തിൽ നിന്ന് എന്നത്തെ പെറ്റുകൊള്ളാം, എന്നത്തെ പെറ്റുകൊള്ളാം ചെയ്താർപ്പണം.
നാം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും എന്ത് ലഭിക്കും, എന്ത് കിട്ടും, എന്ത് കിട്ടും, ഇത് മാത്രം ഇത് ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്.
നാം സൺസാകു മാറുമ്പോഴത്,
എന്നാൽ പുത്രന്മാരായി പുത്രിമാരായി മാറുമ്പോൾ,
പിതാവുക്കെടുത്ത വിഷയത്തിൽ ഇരിപ്പോ,
നാം പിതാവിന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങും.
യേശു ക്രിസ്തു 12 വയസ്സിലെ പിതാവുക്കെടുത്ത വിഷയത്തിൽ ഇരുന്നാർ.
യേശു ക്രിസ്തുവിന് 12 വയസ്സുള്ളപ്പോൾ തന്നെ പിതാവിന്റെ കാര്യങ്ങളെ കുറിച്ച് അവൻ ചിന്തിക്കുവാനായിട്ട്,
30 വയസ്സിൽ ഇരിക്കേണ്ട മുതിർച്ചി യേശു ക്രിസ്തു 12 വയസ്സിലേ ഇരുന്നത്.
പന്ത്രണ്ട് വയസ്സിൽ തന്നെ 30 വയസ്സിന്റെ പക്വത യേശുക്രിസ്തുവിനുണ്ടായിരുന്നു.
ഞാൻ പിതാവുക്കടുത്ത് വേണ്ടി തെരിയാതാണ്.
ഞാൻ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലയോ, അത് നിങ്ങൾക്ക് അറിയില്ലേ എന്നാണ് യേശുക്രിസ്തു ചോദിച്ചത്.
ആ പ്രിയമാണുള്ളേ, ഇങ്ങനെയുള്ള നമ്മയെ നാം പിരിച്ചു വെക്കലാം. ഒന്ന് നാം ചിൽഡ്രൻ ഓഫ് ഗാഡ് ആർപ്പോ ഇല്ലാ സൺസ് ഓഫ് ഗാഡ് ആർപ്പോ.
നമുക്കും നമ്മെ തന്നെ ഇപ്രകാരം വേദതിരിച്ച് കാണുവാനായിട്ട് കഴിയും. ഒന്നുകിൽ നാം ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാരാണ്, പുത്രിമാരാണ്.
തപ്പാടുത്തുകൂടാ.
ഞാൻ നിങ്ങളോട് ഈ ഇങ്ങനെ പറയുന്നതെന്ന് ഓർത്ത് നിങ്ങൾ അത് തെറ്റായി എടുക്കരുത്.
ഉള്ള എന്നോട് ലോക്കൽ തിരിച്ചവയിൽ വെച്ച് ഞാൻ സൊല്ലേ.
ഞാൻ നിങ്ങളെയല്ല, എന്റെ ഞങ്ങളായിരിക്കുന്ന പ്രാദേശിക സഭയുടെ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയട്ടെ.
ഒരു ചർച്ച അതിൽ ഒരു മൂന്ന് വട്ടത്തെ കാമിക്കലാം.
ഒരു സഭയിൽ മൂന്ന് വൃത്തങ്ങളുണ്ട്.
പടം പോട്ട് കാമിക്കലാണ്ട്.
ഞാനൊരു ചിത്രം വരച്ച് കാണിക്കാം.
ഇതിലെ യാർ സൺസ്, യാർ ചിൽഡ്രൻ, യാർ വിസിറ്റേഴ്സ് സൊല്ലേ.
ഇതില് ആരാണ് കുഞ്ഞുങ്ങൾ, ആരാണ് മക്കൾ, ആരാണ് വിസിറ്റേഴ്സ്, ആരാണ് അവിടെ പുറത്തുനിന്ന് വരുന്നവർ, ഇത് നിങ്ങൾക്ക് കാണാനായിട്ട്
കഴിയും. ഇതാ കോട്ടയം തിരിച്ചവ.
ഇത് കോട്ടയം സഭ, പ്രാദേശിക സഭ എന്ന് ചിന്തിക്കുക.
ക്രിസ്ത്യൻ അസംബ്ലി.
ഇത് ക്രിസ്ത്യൻ അസംബ്ലി.
ഓക്കെ. മൊത്തമല്ല മൂന്ന് സർക്കിൾസ് ഇരിക്കല്ലേ
ഇവിടെ. ഒന്ന് രണ്ട് മൂന്ന് വൃത്തങ്ങൾ ആ പേപ്പറിലുണ്ട്.
അത് ഇന്നർ കോറിൽ ഇരിക്കക്കൂടിയ സർക്കിൾ സൺസ് ഓഫ് ഗാഡ്.
അവിടെ ഏറ്റവും അകത്തുള്ള ആ കോർ, കേന്ദ്രത്തിലുള്ള ആ വൃത്തം,
അവിടെ ക്രിസ്തുവിന്റെ ശിഷ്യരൾ, അവർ
അവിടെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. അവർ പുത്രന്മാരാണ്, പുത്രിമാരാണ്.
ഇത് തിരുച്ചബയ്ക്ക് തോൾ കൊടുക്കുന്നവർ
അവരാണ്. ദൈവസഭയുടെ പണിയിൽ ചുമല് കൊടുത്ത് മുമ്പോട്ട് പോകുന്നത്
അഖില പ്രിസില്ല പോണ്ടവർ,
അഖില പ്രിസ്കില്ല അങ്ങനെയുള്ള ആളുകൾ,
പൌല അപ്പോസ്തലനക്ക് തോൾ കൊടുക്കുന്നവർ,
അവര് പൌലോസ് അപ്പോസ്തലനോട് ചേർന്ന് അവര് അധ്വാനം ചെയ്യുന്നവർ,
ഇവർ ശിഷ്യകൾ, ഇവർ
അവര് ശിഷ്യന്മാരാണ്.
അതിന് വെളിയിൽ ഇന്നൊരു വട്ടാർക്ക്,
അതിന്റെ പുറത്ത് വേറൊരു വൃത്തമുണ്ട്.
അത് ബിലീവേഴ്സ്,
അത് വിശ്വാസികളാണ്.
ചിൽഡ്രൻ ഓഫ് ഗാഡ്,
അവര് ശിശുക്കളാണ്.
ദേ ആർ ബോൺ ഓഫ് ഗാഡ്,
അവര് ദൈവത്താൽ ജനിക്കപ്പെട്ടവർ.
ദൈവരുടെ നാമം അവരുടെ പുസ്തകങ്ങളിൽ
എഴുതപ്പെട്ടിരിക്കുന്നു, എഴുതപ്പെട്ടിട്ടുണ്ട്.
അവർക്ക് അപ്പം പിടിക്കുന്നവർ,
അവര് അപ്പം നുറുക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു.
സൺഡേ മിസ് പണേ മാട്ടാങ്ക.
അവര് ഞായറാഴ്ച എന്തായാലും ഞായറാഴ്ച വരും. അവര്
വെളിയിറങ്ങമാണ്. പാവം ഇന്റെ കാര്യങ്ങളെല്ലാം കിടയാ, പാവം ഉള്ളതല്ല, ഒന്നും കിടയാ.
ബാഹ്യമായി വലിയ പാപങ്ങൾ ചെയ്യുകയോ ലോകത്തിന് പുറകെയോ ഒന്നും അല്ല അവർ പോകുന്നത്.
ഇവർ ദേവരുടെ രാജ്യത്തിക്കും ദേവരുടെ മിനിസ്ട്രിക്കും ഏതാവും തോൾ കൊടുക്കുന്നവരുള്ള വെളിയിലാണ് ഇപ്പാങ്ക, രണ്ടാമത് സർക്കിളിലാണ് ഇപ്പാങ്ക.
എന്നാൽ ദൈവ രാജ്യത്തിന്റെ കാര്യങ്ങൾ, ദൈവ വേലയുടെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവര് പുറത്ത് മാറി നിൽക്കും.
മൂന്നാമത് ഇങ്ങനെ ഒരു സർക്കിളിൽ പാക്കണം.
അതിനപ്പുറത്ത്, അതിനും പുറത്ത് മറ്റൊരു വൃത്തമുണ്ട്.
അത് വിസിറ്റേഴ്സ്,
അത് സഭയിൽ വരുന്ന അവർ അതിഥികളെ പോലെ ഞായറാഴ്ചകളിൽ വരും.
അപ്പുറം മൂന്ന് മാസം കഴിച്ച് വരുവാങ്ക.
അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും വരും.
നാളെ കല്യാണം ഉണ്ടാ പോയിടുവാങ്ക.
അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും പോകും.
ആ പിക്നിക്കിനാ പോയിടുവാങ്ക.
നമുക്ക് ചർച്ചിൽ കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിൽ പങ്കെടുക്കും, പിക്നിക് ഉണ്ടെങ്കിൽ പിക്നിക്കിന് വരും.
ഏതിനാളും പണ്ടുവാങ്ക. കമ്മിങ് ഗോയിങ്, കമ്മിങ് ഗോയിങ്.
അവരിങ്ങനെ വരും പോവും, വരും പോവും.
അവർക്ക് ഉലകത്തുള്ളതാണ് അവർക്ക് ഈർപ്പേ.
അവർ ലോകത്തോടാണ് കൂടുതൽ ബന്ധം.
സൺഡേ സൺഡേ വന്നാണ് പ്രസന്റ് സാർ.
ഞായറാഴ്ച വന്നാൽ അവര് പറയും പ്രസന്റ് സാർ. സ്കൂളിൽ നിന്ന് കുട്ടികൾ പറയുന്ന പോലെ അവരുടെ സാന്നിധ്യം അവരൊന്ന് കാണിച്ചിട്ട്
പോകും.
സഹോദര ഞാനിവിടെ ഉണ്ട് കേട്ടോ.
എൽഡറെ പാത്തിട്ട് വന്നിട്ടേ, ഞാൻ വന്നിട്ടേ.
ഒരു മൂത്ത സഹോദരനെ കണ്ട് സഹോദര ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ.
വിസിറ്റേഴ്സ്
അവരെയാണ് നമുക്ക് അതിഥികൾ, അല്ലെങ്കിൽ വിസിറ്റേഴ്സ് എന്ന് പറയും.
വിസിറ്റേഴ്സ്,
അതിഥികൾ,
ചിൽഡ്രൻ ഓഫ് ഗോഡ്,
ദൈവ കുഞ്ഞുങ്ങൾ, മക്കൾ,
സൺസ് ഓഫ് ഗോഡ്,
ദൈവപുത്രന്മാർ.
അരുമയാണുള്ള എന്ത് വട്ടത്തുള്ള
ഈ കൂട്ടത്തിൽ, ഏത് കൂട്ടത്തിലാണ് നാം?
ഇത് വെളിയിലുള്ളത് ഉലകം,
അതിന്റെ പുറത്ത് ലോകമാണ്.
ഒരു കാലത്തിൽ നിന്ന് ഇവിടുന്നാണ് ഉള്ളവർ, അത് കിട്ടിയിരുന്നോ?
ആ ലോകത്തിൽ നിന്നും അകത്തേക്ക് വന്ന് കേന്ദ്രത്തിലേക്ക് നാം പ്രവേശിക്കണം.
ഇന്ന് പരിശുദ്ധ ആവിയുടെ അഭിഷേകത്തെ നാം പെര നാം ഉള്ളവരെ ഒന്ന് കോറിൽ ഒന്ന് ചേർന്നിരുവോ.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നതിന് അനുസരണമായി നാം ആ കേന്ദ്രത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും.
ചർച്ചിന്റെ കോർ ദൻ സ്ട്രെങ്ത് ഓഫ് ദ ചർച്ച്,
ആ സഭയുടെ ശക്തി, സഭയുടെ ഭാരം വഹിക്കുന്നത് ആ കേന്ദ്രമാണ്.
അവരിൽ താൻ സാത്താനുടെ കിരീടങ്ങളെ കട്ടിപ്പോടാൻ മുടിയും.
അവർക്കാണ് പിശാചിന്റെ പ്രവർത്തനങ്ങളെ എതിർക്കുവാനായിട്ട് കഴിയുക.
അവരിൽ അന്യോന്യ ഐക്യമുടിയവർ,
അവർക്ക് അന്യോന്യം, അവർക്ക് സ്നേഹമുണ്ട്, ഐക്യമുണ്ട്.
ദൈവനുടെ പുത്രരുകളായി, സൺസ് ഓഫ് ഗോഡായി നാം ഉള്ളർ ആവിയാണവർ നമ്മൾ ഉള്ളറ നടത്തിയിട്ടേ പോണോ.
ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം ദൈവപുത്രന്മാരായി, പുത്രിമാരായി നമ്മെ അകത്തേക്ക് കൊണ്ടുപോകണം.
ഞാനിത് ഇപ്പോൾ വിളങ്ങിയിരിക്കാൻ,
ഞാൻ ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ളത്.
Brothers, I think we may have to speed up.
Okay. പാളയത്തിന് പുറത്ത് കഷ്ടം എന്നെ സഹിച്ച് മുന്നേറാൻ വചനം പറയുന്നു. നാം പാളയത്തിന് പുറത്ത് എങ്ങനെ, പുറത്താണോ അകത്താണോ?
We need to suffer outside the camp. So then the question is, are we outside the camp or inside?
പാളയത്തിന് പുറം പാളയാ അല്ലെ ഉള്ളാലയാ?
നാം ഇരിക്കരുത്. ഓക്കെ, നാം ഇന്ന് ഭൂമിക്കുള്ളതാ ഇരിക്കണം.
നാം ഈ ഭൂമിയിലാണ് ഉള്ളത്.
നാം സ്വന്തം ഇന്ന് വട്ടത്തിൻ പൊടി.
ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ ആ വൃത്തങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ,
നാം സ്വന്തം ഇന്ന് കാണിച്ച വട്ടത്തിൻപടി നാം സഭയ്ക്കുള്ളാഹ ഇരിക്കണം, ആണാൽ ഉലകത്തിക്ക് പുറമ്പേ ഇരിക്കണം.
നാം ലോകത്തിന്റെ പുറത്താണ്, പക്ഷേ ദൈവസഭയുടെ അകത്താണ്.
ആവാം. സിംപ്ലി സേ, ഞാൻ ദേവനുടെ സഭയ്ക്ക് ഉള്ളാഹ കോറിൽ ഉലകത്തിക്ക് ഞാൻ പുറമ്പാക്കപ്പെട്ടവൻ.
ഞാൻ ലോകത്തിന്റെ പുറത്താണ്, പക്ഷേ ദൈവസഭയുടെ കേന്ദ്രത്തിലാണ്.
എന്നുടെ റിലേഷൻസുക്ക് ഞാൻ പുറമ്പാക്കപ്പെട്ടവൻ.
എന്റെ ബന്ധുക്കളെ സംബന്ധിച്ചോളം, അവര് ആ രീതിയിൽ അവിശ്വാസികളാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഞാൻ പുറത്തു പോയവനെ പോലെയാണ്.
ദൈവനുക്ക് മഹിമയായി ഞാൻ ചൊല്ല മുടിയും.
ദൈവത്തിന്റെ മഹിമയ്ക്കായിട്ട് എനിക്ക് പറയുവാനായിട്ട് കഴിയും.
ഞാൻ 21 വയസ്സിലെ വിടുതല പത്രം എഴുതി കൊടുത്തിട്ട് വീട്ടു വിട്ട് വെളിയിൽ വന്നതാണ്.
ഞാൻ 21 വയസ്സുള്ളപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ നിന്നും എനിക്ക് പുറത്തു വരേണ്ടി വന്നു. ഞാൻ എഴുതി കൊടുത്ത് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തു വരേണ്ടി വന്നു.
ഒരു പുതിയ ഏർപ്പാട് കൊടുത്ത് എന്നെ വീട്ടു വിട്ട് വെളിയിൽ അണിച്ചിട്ടാണ്.
ഒരു പുതിയ നിയമം എന്റെ വീട്ടിൽ ഞാൻ അവിടെ കൊണ്ടു ചെന്നു. എന്നെ അവരെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു.
എന്നെ ഒരു ഹിന്ദു പാരമ്പര്യത്തിലിരുന്ന് ഞാൻ വെളിയിൽ വരുമ്പോഴും ഒരു പുതിയ ഏർപ്പാട് ബൈബിളോടെ ഞാൻ വെളിയിൽ വന്നെ.
ഞാൻ അങ്ങനെ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന്, ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ വീട്ടിന്റെ വെളിയിലേക്ക് വന്നപ്പോൾ ഒരു പുതിയ നിയമവുമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു.
എന്നുടെ ജാതി ജനത്തിൽ നിന്ന് ഞാൻ വെളിയിൽ നിന്നാർക്ക്.
എന്റെ ബന്ധുക്കളിൽ നിന്നും ഞാൻ ഇപ്പോഴും അവരുടെ പുറത്താണ്.
എന്നുടെ വൈഫ് സൈഡ് വന്ന് റോമൻ കാത്തോലിക് സൈഡ്.
എന്റെ ഭാര്യയുടെ വീട്ടുകാരൊക്കെ അവര് റോമൻ കത്തോലിക്ക പശ്ചാത്തലമാണ്.
ഞാൻ തിരുച്ചബൈക്ക് വന്നപടിനാൽ നഗയെല്ലാം കളിക്കുന്നത് നിമിത്തമായി അവരുള്ളതല്ല, നമ്മൾ പുറമ്പാക്കപ്പെട്ടവർ.
എന്റെ ഭാര്യയാണെങ്കിലും ദൈവസഭയിലേക്ക് വരികയും അവളുടെ ആഭരണങ്ങളൊക്കെ ഊരുകയും ഒക്കെ ചെയ്തപ്പോ അവളുടെ ബന്ധുക്കളും അവളെ ഉപേക്ഷിച്ചു, അവളെയും തള്ളിക്കളഞ്ഞു.
ഞങ്ങൾ പാളയത്തിക്ക് പുറമ്പാക്കപ്പെട്ടവർ, ആണാൽ തിരുച്ചബൈ ഉള്ളവർക്ക് വരുമ്പോ
ഒരു വിധത്തിൽ പറഞ്ഞാൽ പാളയത്തിന് പുറത്താക്കപ്പെട്ടവർ, എന്നാൽ ദൈവസഭയിൽ ഒരു അഭയം കണ്ടെത്തിയവർ.
Could you explain who is that friend in John 3:29? യോഹന്നാന്റെ സുവിശേഷം 3:29 പറയുന്ന ആ സ്നേഹിതൻ ആരാണ്?
By 4:30 we have to close in the സന്തോഷ്
3:29 So the verse is like this: He who has a bride is a bridegroom, but the friend of the bridegroom who stands and hears him rejoices greatly because of the bridegroom's voice. So who is this friend? That is the question.
Who is the friend here?
മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതൻ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. മണവാളന്റെ സ്നേഹിതൻ എന്ന് പറയുന്ന അത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇവിടെ യോഹന്നാൻ പറഞ്ഞ, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ഒരു കാര്യമാണ്.
ഇത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ഒരു കാര്യമാണ്.
ഞാന് ചിന്തിക്കുന്നത് യോഹന്നാൻ തന്നെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. കാരണം താൻ യേശുക്രിസ്തുവിന് മുമ്പായിട്ട് വഴി നിരത്താനായിട്ട് വന്ന ഒരാളാണ്. യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പരസ്യപ്പെടുത്താനായിട്ട് വന്ന ഒരാളാണ്. അതുകൊണ്ട് അവിടെ യോഹന്നാന്റെ സന്തോഷം പൂർണ്ണമായെന്ന പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ കണ്ട് യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യോഹന്നാനിലുണ്ടായിരുന്ന ആത്മാവ് അങ്ങനെയായിരുന്നു: അവൻ വളരണം, ഞാൻ കുറയണം. എനിക്ക് തോന്നുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, ആരിൽ ആ ആത്മാവ് ഉണ്ടോ അവനാണ് മണവാളന്റെ ഫ്രണ്ട്. അവൻ വളരണം, ഞാൻ കുറയണം. ഈ യോശുവും കാലേബും തമ്മിൽ ഉള്ള ഒരു ബന്ധം ഞാൻ ഇങ്ങനെ ചിന്തിക്കാനിടയെ തുടർന്നു. കാലേബും യോശുവും കൂടാണ് കനാൻ നാട് ഉറ്റുനോക്കാനായിട്ട് പോയത്. അവർ രണ്ടുപേരും മാത്രമേ വിശ്വാസത്താൽ കനാൻ നാട്ടിൽ പ്രവേശിച്ചുള്ളൂ. പക്ഷേ ദൈവം കാലേബിനെ നോക്കിയിട്ടാണ് പറഞ്ഞത്, എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു ആത്മാവുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എപ്പോഴും കാലേബിനെ സംബന്ധിച്ചിടത്തോളം കാലേബിന് മുമ്പിൽ നിൽക്കണമെന്ന് ആഗ്രഹമില്ല. അവർ രണ്ടുപേരും കൂടെ കനാൻ നാട് ഉറ്റുനോക്കാൻ പോയി അവർ വിശ്വാസത്താൽ കനാൻ നാട്ടിൽ ചെന്നു. അപ്പോഴും അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, യോശുവ നീ മുമ്പിൽ പോ. യോനാഥാനും ദാവീദും തമ്മിൽ അവർ ഫ്രണ്ട്സായി. എങ്ങനെയാ, യോനാഥാൻ ഏറ്റവും വലിയ ആളാ, പ്രിൻസായിരുന്നു, അദ്ദേഹം ഒരു ഒരു രാജകുമാരനാണ്. ദാവീദ് ഒരു വെറും ആട്ടിടയനായിരുന്നു. പക്ഷെ തന്റെ ഉള്ളിലിരുന്ന ആത്മാവ് എന്താ, നീ ഒരു നാളിൽ ഇസ്രയേലിന്റെ രാജാവാകും, അന്ന് ഞാൻ നിന്റെ രാജ്യത്തിൽ രണ്ടാമനായിരുന്നു. പക്ഷെ ആക്ച്വലി രാജാവാകേണ്ടത് ആരാ, യോനാഥാനാണ്. പക്ഷെ അതാണ്, ദാറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് എ ഫ്രണ്ട്, ഇൻട്രൊഡ്യൂസിംഗ് ദ അതർ പേഴ്സൺ, പുഷിംഗ് ഫോർവേഡ് ദി അതർ പേഴ്സൺ, നോട്ട് ബ്രദർ, നോട്ട് മീ ബ്രദർ, യു യു ആർ ഫസ്റ്റ്,
സഹോദര നീയാണ് മുമ്പിൽ എന്ന് പറഞ്ഞ് അവനെ മുമ്പോട്ട് തള്ളുന്നതാണ് ഒരു
വെളിച്ചം. അക്കാര്യത്തിൽ അങ്ങനെ ഐ ആം കൺഫ്യൂസ്ഡ് ഓഫ് ജോൺ 5:29. ഇവിടെ ചോദിച്ച ആള് 5:29 വായിച്ചിട്ട് കൺഫ്യൂസ് ആയിരിക്കുന്നു എന്ന് പറയുന്നു. കാരണം രണ്ട് റിസറക്ഷൻ ഉണ്ടോ? ഇന്നലെ രാത്രി നമ്മൾ കേട്ടായിരുന്നല്ലോ, ദർ ആർ ടു റിസറക്ഷൻ. പൗലോസ് അത്രയും നല്ല മനസാക്ഷിയോടെ ജീവിച്ചതിന്റെ കാരണമേ അതാണ്, ഞാന് നീതിമാന്മാരുടെയും അനീതി ചെയ്യുന്നവരുടെയും ഉയർപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ നീതിമാന്മാരുടെ ഉയർപ്പിൽ പങ്കാളിയാകാനായിട്ട് ഞാൻ സകലതും ചവറന്നു നിന്നു. തീർച്ചയായിട്ടും രണ്ട് ഉയർത്തെഴുന്നേൽപ്പുണ്ട്, എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പും. മരിച്ചവരെല്ലാം, മരിച്ചവർ അപാലവൃദ്ധം എന്നുള്ള ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്, അപാലവൃദ്ധം ഉയർന്നേൽക്കും, എന്നാൽ അവനവന്റെ നിലയിൽ അത്രേ. കോരിന്ത്യ ലേഖനത്തിൽ 15 വായിക്കുന്ന എന്താ, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. ഇങ്ങനെ രണ്ടു നിലയിലുണ്ട്. അതിനാൽ നമ്മൾ ഒന്നും കൺഫ്യൂസ് ആകണ്ട, നമ്മൾ നല്ല മനസാക്ഷിയോടുകൂടി ദൈവത്തിന്റെ വചനത്തിന് പൂർണ്ണമായിട്ട് അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ ഒന്നാം ഉയർപ്പിൽ തന്നെ കാണും. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ, ഞാൻ പാപം ചെയ്തു മാനസാന്തരപ്പെട്ട ദൈവത്തോട് ഏറ്റുപറഞ്ഞു, ഏറ്റുപറഞ്ഞ പാപങ്ങൾ ദൈവം ഓർക്കുകയില്ല എന്ന് ബൈബിൾ പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് പറയുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? അതായത് പാപം ചെയ്ത് നമ്മൾ ക്ഷമ ചോദിച്ച എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിക്കുന്നു. എന്നാ നമ്മുടെ അവിടെ വായിക്കുന്നേ ഓർക്കുകയില്ല എന്ന് ബൈബിൾ പറയുന്നു. ദൈവം നമ്മുടെ പാപങ്ങളെ ഇനിമേൽ ഓർക്കുകയില്ല. എന്നാൽ ഇപ്പം വിതച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കൊയ്യണം. ആ ദൈവം അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത്. നമ്മൾ വിതച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജഡത്തിൽ വിതച്ചവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവ് വിതച്ചവൻ ആത്മാവിൽ നിന്ന് നീതി എന്ന് ഫലം കൊയ്യും. അപ്പം ക്ഷമിക്കുന്നതും കൊയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. യെസ്, നമ്മളോട് ദൈവം ക്ഷമിച്ചിരിക്കുന്നു, പക്ഷേ നമ്മൾ വിതച്ചതൊക്കെ അത് കൊയ്തയാകണം. നോ, ഗോഡ് ഹാസ് ഫോർഗിവൻ ആൻഡ് ഗോഡ് നെവർ റിമെമ്പേഴ്സ് അവർ സിൻ, ബട്ട് ബൈബിൾ സേസ് വാട്ട് എവർ വി ഹാവ് സോൺ ദാറ്റ് വി വിൽ റീപ്. അത് കൻ യു എക്സ്പ്ലെയിൻ? വിതച്ചത് കൊയ്യുക, അതായത് പാപം ക്ഷമിക്കുക. പാപം അബൌട്ട് സിൻ ഗോഡ് ഡസൻ റിമെമ്പർ, ബട്ട് വാട്ട് എവർ വി ഹാവ് സോൺ ദാറ്റ് വി ഹാവ് ടു റീപ്.
ഓക്കെ, ഗലാത്യർക്ക് എഴുതുന്ന നിർഭം 3:13.
ഗലാത്യ ലേഖനം 3:13 അതിന്റെ 13-ാമത്തെ വാക്യം.
He has become a curse for us.
യേശു ക്രിസ്തു നമുക്കായി ശാപമായി തീർന്നു.
ഗലാത്യർ 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി.
എന്നുടേ ആൻസെസ്റ്റേഴ്സിനുടേ ശാപമാർക്കട്ടോ,
എന്റെ പിതാമഹന്മാരുടെ ശാപം ആയിക്കൊള്ളട്ടെ,
എന്നുടേ പാരന്റ്സിനുടേ പൊല്ലാതെ കിരികൾ നിമിത്തം അക്രമത്തിന് നിമിത്തം ഉണ്ടാണ് ശാപമായി കൂടെ ഇരിക്കട്ടോ,
എന്റെ മാതാപിതാക്കളുടെ അതിക്രമ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള ശാപമായിക്കൊള്ളട്ടെ.
ഞാൻ രക്ഷിക്കപ്പെടാതെ നാട്കൾക്ക് മുൻപാക എന്നുടേ അന്തരംഗ അക്രമ പാവങ്ങൾ നിമിത്തമായി ഉണ്ടാണ് ശാപമായിരിക്കട്ടോ.
ഞാൻ രക്ഷിക്കപ്പെടാത്ത കാലയളവിൽ എന്റെ ജീവിതത്തിൽ വന്ന അതിക്രമങ്ങൾ നിമിത്തം, ആന്തരികമായ കാര്യങ്ങൾ പ്രശ്നങ്ങൾ നിമിത്തം വന്ന ശാപമായിക്കൊള്ളട്ടെ.
യേശു ക്രിസ്തു എനക്കായി ശാപമാണ്.
യേശു ക്രിസ്തു എനിക്കായി ശാപമായി തീർന്നു.
യേശു ക്രിസ്തു എനക്കായി പാവമാണാർ അപ്പിങ്ങറതു സത്യം.
യേശുക്രിസ്തു എനിക്കായി അവൻ പാപമായി തീർന്നു എന്നുള്ളത് സത്യമാണ്.
കൽവാരി സിലുവയിലെ യേശുക്രിസ്തു എനിക്കായി ശാപവുമാണ്.
കൽവരി ക്രൂസിൽ യേശുക്രിസ്തു എനിക്കായി ശാപവുമായി തീർന്നു.
ന്യായപ്രമാണത്തിനുടെ ശാപത്തിക്ക് നമ്മെ നീങ്കലാക്കും പിടിക്കി.
ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി.
ആകയിനാൽ ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്.
അതുകൊണ്ട് ഇതൊരു സദ്വാർത്തയാണ്.
കൽവാരിയിൽ യേശുക്രിസ്തു ചെയ്ത പുണ്യങ്ങളിലെ ഇതൊരു പുണ്യം.
കാൽവരി ക്രൂസിൽ യേശുക്രിസ്തു ചെയ്ത നന്മകളിൽ ഇതും ഒരു നന്മയാണ്.
എവ്വളോ ഒരു സന്തോഷമാണ് ഒരു സെയ്തി. ഇതൊരു ഗുഡ് ന്യൂസ്.
ഇതൊരു വളരെ സന്തോഷകരമായ നല്ല വാർത്തയാണ്.
കടന്നകാലത്തിനുടെ എന്റെ ശാപവും എന്നെ പിന്തുടർ പോറതു കിടെ.
കഴിഞ്ഞ കാലത്തിലെ ഒരു ശാപവും എന്റെ പുറകെ വരുന്നില്ല.
എന്നുടേ ആദാം ട്രീയിലിരുന്ന് ഞാൻ വെട്ടപ്പെട്ട് ക്രൈസ്റ്റ് ട്രീയിലെ ഞാൻ ഒട്ടവച്ചപ്പെട്ട.
ആദാം എന്ന ആ മരത്തിൽ നിന്ന് വെട്ടി മാറ്റി ക്രിസ്തു എന്ന മരത്തിൽ എന്നെ ചേർത്തിരിക്കുന്നു.
ഒന്ന് ആദാം ട്രീ, ആദാമിനുടേ മരം.
ഒന്ന് ആദാം എന്ന മരം,
ഒന്ന് ക്രിസ്തുനുടേ മരം,
മറ്റത് ക്രിസ്തു എന്ന മരം.
ഞാൻ ജന്മസ്വഭാവത്തിൻപടി നാം ആദാമിനുടേ മരത്തിൽ നാം വരുന്നോ?
എന്റെ സ്വാഭാവികമായി ജന്മ സ്വഭാവം അനുസരിച്ച് ഞാൻ ആദാമിന്റെ മരത്തോട് ചേർന്നായിരുന്നു.
നിങ്ങളും നാണോ കിളികളായിരുന്നോ?
നമുക്ക് ആദാമിന്റെ മരത്തിലെ മുളകളായിരുന്നു.
ദൈവൻ നമ്മെ വെട്ടി നമ്മെ മരത്തിൽ ക്രിസ്തു എന്ന മരത്തിൽ ഒട്ടവച്ചിട്ടാണ്.
എന്നാൽ ദൈവം നമ്മെ വെട്ടി ക്രിസ്തു എന്ന മരത്തിൽ ഒട്ടിച്ചു ചേർത്തു.
ഇതിക്ക് വരയിരുന്ന ശാപങ്ങൾ ഇനിമേന് അണുകപോറത് കിടയാൽ
മറ്റേ മരത്തിന്റെ ശാപങ്ങൾ ഇപ്പോൾ ഇനി ഞാൻ അനുഭവിക്കേണ്ട ആവശ്യമില്ല.
അപ്രിയമാണോ? അതെക്കുറിച്ച് നാം കവളപ്പെടേണ്ട ആവശ്യമേ.
അതേക്കുറിച്ച് നാം വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല.
പഴയ ഏർപ്പാട്ടിൽ വേണമെന്ന് ഇപ്പം കാര്യങ്ങൾ യോജിച്ചെടുക്കലാം. ഡേവിഡ് പോട്ട കാര്യങ്ങളെല്ലാം
പഴയ നിയമകാലത്ത് ദാവീദൊക്കെ ഒരു പക്ഷേ ഈ കാര്യത്തെ കുറിച്ച് അവന് ചിന്തിക്കാം.
ഡേവിഡ് വായ്പില്ല.
എന്നാൽ ദാവീദിന് ഈ തരത്തിലുള്ള ഒരു അവസരം അവനില്ല.
അവൻ ഒരു ഉരിയാവെ കൊലസഞ്ഞ
അവനൊരു ഉരിയാവിനെ അവൻ കൊന്നു.
ആ ഒന്നുക്ക് അവനുടെ വായും തീർപ്പിൻപടി നാല് പിള്ളികൾ പോട വേണ്ടിയായിരുന്നു.
അവന് അവന്റെ അവൻ അങ്ങനെ ചെയ്തതുകൊണ്ട് അവന്റെ നാല് മക്കൾ കൊല്ല ചെയ്യപ്പെടേണ്ടി വന്നു.
അവൻ ഒന്ന് വിതച്ച ഒന്ന് അറുത്താം.
അവൻ ഒന്ന് വിതച്ചു അവൻ അത് കൊയ്തു.
ഇപ്പടി ആരാവും ഗോസ്പൽ സൊന്നാ ഡോണ്ട് ലിസൺ ടു ദിസ് ഗോസ്പൽ.
അങ്ങനെ ആരെങ്കിലും ഒരു ആ തരത്തിലുള്ള സുവിശേഷം പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കരുത്.
ഉന്നുടേ വാലിബ നാട്കളിൽ നീ അന്തരംഗത്തിലെ ഉപചാരം ചെയ്ത് നാളേക്ക് ഉന്നുടേ മനവിയെ ഒത്ത തൊടുവാ അപ്പടിന്ന് ചോട്ടി ആരാ കേട്ടാന്ന് ഡോണ്ട് ബിലീവ് ദറ്റ് ഗോസ്പൽ.
ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് നിന്റെ യൗവനകാലത്ത് നീ നിന്റെ മനസ്സിൽ നീ വ്യഭിചാരം ചെയ്തു, അതുകൊണ്ട് നിന്റെ ഭാര്യയ്ക്ക് അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ ആരെങ്കിലും നിങ്ങളെ പേടിപ്പെടുത്തിയാൽ നിങ്ങൾ അത് വിശ്വസിക്കരുത്.
നോ നോ നോ, അതെല്ലാം ഓൾഡ് ടെസ്റ്റമെന്റ്.
അതെല്ലാം പഴയ നിയമകാലത്തെ കാര്യങ്ങളാണ്.
അന്റെ കേഴ്സ് വരണതെല്ലാം തുമ്പ വരണത് വിതച്ചത് അറുക്കുന്നതെല്ലാം ഡേവിഡ്ക്ക് അന്ന് വായ്പ കിടക്കില്ല.
അങ്ങനെ വിതച്ചത് അറുക്കുവാൻ അതൊക്കെ പഴയ നിയമത്തിലെ കാര്യങ്ങളാണ്. ഈ അവസരങ്ങളൊന്നും ഈ നല്ല സദ്വാർത്തമാനമൊന്നും ദാവീദിന് ഇല്ലായിരുന്നു.
അവൻ വിതച്ചത് അവൻ അറുത്താൻ.
അവർ വിതച്ചത് അവർ കൊയ്തു.
ഇപ്പൊ ഞാൻ എന്നുടേ വാലിപത്തിൽ ഞാൻ വിതച്ചേ എന്റെ ഇളവയതിൻ പാവങ്ങൾ.
എന്റെ യൗവന പ്രായത്തിലെ പാവങ്ങൾ ഞാൻ വിതച്ചത്.
എന്നുടേ ഇളവയതിനുടേ പാവങ്ങൾക്കാണ് യേശു ക്രിസ്തു പാവവും ശാപവുമാണ്.
എന്റെ യൗവനകാലത്തിലെ പാവങ്ങൾക്കായിട്ട് യേശു ക്രിസ്തു പാപവും ശാപവുമായി തീർന്നു.
ഇപ്പൊ ഞാൻ ദിക്കു ഉക്കാന്നിട്ട് കൂടാതിനാണ്.
ഞാനിപ്പോൾ ഇങ്ങനെ പേടിച്ച് കലങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല.
എന്നുടേ 18-ാമത് വയസ്സിലാണ് സെഞ്ച പാവോ?
ദൈവമേ, ഞാൻ 18-ാമത്തെ വയസ്സിൽ ഈ പാപം ചെയ്തല്ലോ.
ആ 21-ാമത് വയസ്സിൽ സെഞ്ച പാവോ?
21-ാം വയസ്സിൽ ഈ പാപം ചെയ്തു.
40-ൽ സെഞ്ച പാവോ?
40-ൽ ചെയ്ത പാപം.
അപ്പടിയെല്ലാം ഉക്കാന്നിട്ട് ഭയന്നിട്ട് പിശാസ് ഭയമുറുത്തരുന്ന ഇടം കൊടുക്ക കൂടാതെ.
അങ്ങനെ പിശാജ് നമ്മെ ഭയപ്പെടുത്തുവാൻ നാം അനുവദിക്കേണ്ട ആവശ്യമില്ല.
യേശു ക്രിസ്തു എനിക്കായി ശാപമാണ്.
യേശു ക്രിസ്തു എനിക്കായി ശാപമായി തീർന്നു.
ഒന്ന് അപ്പടിയാണാൽ കലാത്തിയർ അത് വിതയ്ക്കരുത് അറുക്കരുത് അത് എന്നാണ് ചൊല്ലുന്നത്?
എന്നാൽ വിതയ്ക്കുക അറുക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്?
ബ്രദർ, എന്റെ വസനം പഴയ ഏർപ്പാട്ടിലല്ല പുതിയ ഏർപ്പാട്ടിലുള്ള ഇരിക്കുന്ന നമുക്ക് എപ്പോ?
എന്നാൽ നിങ്ങൾ ചോദിക്കും, ബ്രദർ സഹോദര, പക്ഷേ ഈ വാക്യം പുതിയ നിയമത്തിലല്ലേ ഉള്ളത്?
യെസ്.
അതെ,
നാം മാംസത്തിൽ ഉണ്ട് വിദഗ്ധമാണാൽ അതിനുടേ കാര്യങ്ങളെ നാം മറുക്കതാണ് ചെയ്യും. അതിനുടേ കോൺസിക്വൻസസ് നാം മറുപ്പോ. ദാറ്റ്സ് നോട്ട് കർസ്.
നാം ജഡത്തിൽ വിതച്ചാൽ നാം അതിന്റെ മൂലമുണ്ടാകുന്ന ഫലങ്ങൾ നാം കൊയ്യുക തന്നെ ചെയ്യും. ഞാൻ രക്ഷിക്കപ്പെട്ട്
മനം തിരുമ്പി
മാനസാന്തരപ്പെട്ട്
യേശു ക്രിസ്തുവിന്റെ പിള്ളയായി മാറി,
യേശു ക്രിസ്തുവിന്റെ മകനായി മാറി, മകളായി മാറി,
അവരുടെ പരിശുദ്ധാവിനുടെ അഭിഷേകത്തെ പെട്ട്
പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച്
ഞാൻ ട്രാക്കിൽ പോയിട്ടേ ഇരിക്കുമ്പോൾ,
ഞാൻ ഈ പാതയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ,
ഞാൻ മാംസത്തിലെ ചില കാര്യങ്ങളെ ഞാൻ വിതയ്പ്പനാണാൽ,
ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ജഡത്തിൽ ചില കാര്യങ്ങളെ ഞാൻ വിതയ്ക്കുകയാണെങ്കിൽ
ചില വിഷയങ്ങളെ ചില കോൺസിക്വൻസസ് മീറ്റ് പണവേണ്ടിയതാകും.
ഞാൻ അതിൻ മൂലമായി ചില ഫലങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരും.
കടന്ന കാലത്തിൽ ഉണ്ടാണ കാര്യങ്ങൾക്ക് നാം നിമ്മതിയാ തൂങ്ങളാണ്.
എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സമാധാനത്തോടെ സ്വസ്ഥതയോടെ നിങ്ങൾക്ക് ഉറങ്ങുവാനായിട്ട് കഴിയും.
അപ്രിയമാണോ?
അതെ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ
വായിക്കണേ. വിശ്വാസത്തിൽ അല്ലാത്ത ഭർത്താവും വിശ്വാസത്തിൽ ഉള്ള ഭാര്യയും തമ്മിലുള്ള ജീവിതം എങ്ങനെ സമാധാനത്തിൽ പോകാൻ പറ്റും? എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ പറ്റുന്നില്ല. അൺബിലീവിംഗ് ഹസ്ബൻഡ് ആൻഡ് ബിലീവിംഗ് വൈഫ്, when they live together, how can they live in peace?
Unbelieving husband
and believing wife.
One is believer, another is unbeliever.
Yeah. Husband is unbeliever.
Okay.
Wife is a believer. Okay. How can they live in peace?
Okay.
And everything they cannot, or she or he cannot obey.
Ainekel. Timothy nudeye നേറ്റ് ലാസ്റ്റ് സൺഡേ
കഴിഞ്ഞ ഞായറാഴ്ച
ഇന്ന കാര്യത്തോട് മുടിക്കിറേൻ
ഞാൻ ഇതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ.
എന്നോട് ചർച്ചിൽ ഒരു സിസ്റ്റർ വന്നിട്ട് ഇരിക്കാങ്ങ.
ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരി വന്നുകൊണ്ടിരിക്കുന്നു.
അവരുടെ ഹസ്ബൻഡ്
ഭർത്താവ് അവരുടെ ഈ സഹോദരിയുടെ ഭർത്താവ് ഒരു വൈൻ ഷോപ്പ് ഒരു ബാറിൽ
വൈൻ ഷോപ്പ് പക്കത്തിലുള്ള ഒരു കട വെച്ചിട്ടിരിക്കുന്നവർ
അദ്ദേഹത്തിന് ആ വൈൻ ഷോപ്പിന്റെ അടുത്താണ് ആ ബാറിന്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിന്റെ കട.
അതുകൊണ്ടാണ് എല്ലാത്തിനും വിൽക്കുന്നവർ
ഈ കടയിൽ പല കാര്യങ്ങൾ വിൽക്കുന്ന ആളാണ് അദ്ദേഹം.
സിഗരറ്റ് എല്ലാവർക്കും ബീഡി എല്ലാവർക്കും എല്ലാവർക്കും അല്ലേ?
അപ്പൊ ആ കടയിൽ സിഗരറ്റ് ഉണ്ട്, ബീഡി ഉണ്ട്, ഈ മദ്യപിക്കുന്ന ആളുകൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആ കടയിൽ അദ്ദേഹം വിൽക്കുന്നു.
And the wife, born again sister.
എന്നാൽ ആ സഹോദരി വീണ്ടും ജനിക്കുന്ന പ്രാവശ്യ ഒരു സഹോദരി
അന്ത ഗ്രാമത്തിലെ കിട്ടത്തിട്ട് 30-40 കിലോമീറ്റർ താണ്ടി റെഗുലറാ ചർച്ചക്ക് വരവങ്ങ.
30-40 കിലോമീറ്റർ യാത്ര ചെയ്ത് ആ ഗ്രാമത്തിൽ നിന്ന് ഈ സഹോദരി സഭയിൽ വരുന്നു.
അവങ്ങ തിരുച്ചബയ്ക്ക് വന്ന് ഒരു ചില വർഷങ്ങൾ കളിത്ത് കുളന്തേ ഇല്ലാത്തവർക്ക് കുളന്ത വന്നതിനാലെ അവർ തുടർന്ന് സഭയ്ക്ക് അണിച്ചു വെച്ചിട്ടാർ. അവർ
ദൈവസഭയിൽ അവർ വന്ന് അവർക്ക് മക്കളില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അവൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചതുകൊണ്ട് തുടർമാനമായിട്ട് ഈ മീറ്റിംഗിന് വരാനായിട്ട് ഭർത്താവ് അവളെ അനുവദിച്ചു.
ലാസ്റ്റ് സൺഡേ അവൻ എന്നോട് ഒരു കേൾവി കേട്ടാണ് സിസ്റ്റർ.
കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളോട് ഈ ഒരു ചോദ്യം ചോദിച്ചു.
ബ്രദർ ഇപ്പൊ എന്നെ ചെയ്യാറ് അപ്പിന്നാ എങ്കാവും അവർ വെളിയിൽ പോവേണ്ടതാ ഇരുന്നാ എന്നെ വന്ന് കടയിൽ ഉക്കാര സൊല്ലാർ നാ അത് ബീഡി സിഗരറ്റ് മറ്റ കാര്യങ്ങളും എടുത്തു കൊടുക്കുന്ന മാറി എനിക്ക് കുറ്റ മനസാക്ഷിയാ ബ്രദർ നാ എന്നെ ചെയ്യ ബ്രദർ കേട്ടാങ്ങ.
എന്നോട് ചോദിച്ചു, സഹോദര ഇപ്പോ എന്റെ ഭർത്താവ് മറ്റെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്നോട് ആ കടയിൽ പോയിരുന്ന് അവിടെ ഈ സിഗരറ്റും ബീഡിയും ഒക്കെ വിൽക്കാനായിട്ട് എന്നോട് പറയുന്നു, ഞാൻ എന്താ സഹോദര ചെയ്യുക?
സിസ്റ്റർ അത് അന്ത് സിസ്റ്റർ സ്വന്തം വിഷയത്തെ ഇങ്ങ ഉള്ള എല്ലാവർക്കും ഞാൻ ചൊല്ല വരുമ്പോൾ
ആ സഹോദരിയോട് പറഞ്ഞ കാര്യം ഇവിടെയുള്ള മറ്റെല്ലാവരോടും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കും.
ഇപ്പൊ ചില വിഷയങ്ങൾക്കെല്ലാം തീർവ് എന്ത്? ഇതുതാണ് തീർവ്, ഇതുതാണ് തീർവ് എല്ലാം ചൊല്ല മുടിയാതെ
ചില കാര്യങ്ങൾക്ക് നമുക്ക് ഇതാണ് ഉത്തരം, ഇതാണ് ഉത്തരം എന്ന് നമുക്ക് അങ്ങനെ വ്യക്തമായിട്ട് പറയാനായിട്ട് ഒക്കുകയില്ല.
സിസ്റ്റർ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവങ്ങ എന്നാ ബീഡി സിഗരറ്റ് എടുത്തു കൊടുക്കുറീങ്ക, കടക്കേ പോവാതിങ്ങ അപ്പടിലാം ചൊല്ല മുടിയാതിനാണ്.
നമുക്ക് ഉടനെ സഹോദരി സഹോദരി രക്ഷിക്കപ്പെട്ട സഹോദരിയല്ലേ, ഇങ്ങനെ ബീഡി സിഗരറ്റും ഒക്കെ എടുത്തു കൊടുക്കാനായിട്ട് ആ കടയിൽ പോവുകയോ ചെയ്യരുത്, അതിനെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യരുത് എന്നൊന്നും പറയാനായിട്ട് ഒക്കുകയില്ല.
ഇതേമാതിരി ചൊല്ലിപ്പിട്ടാണ് അങ്ങ് വീട്ടിലെ പുരുഷൻ തലയെ പിടിച്ച് കുത്തു കുത്തും കുത്തുവാറ്.
ഞാൻ അങ്ങനെ പറഞ്ഞ് ആ സഹോദരി വീട്ടിലോട്ട് ചെന്നാൽ ആ ഭർത്താവ് പിടിച്ച് തലമുടി പിടിച്ച് അടിച്ച് അവളെ ശരിയാക്കും.
എന്നോട് ഒരു അവസരം ആത്തരത്തുക്ക കടയിൽ പോയി ഉക്കാറ സുന്ന ഇതേ ചെയ്യാൻ മറ്റേ തൊട്ടാ തീട്ട് വച്ചാ പാവം ഓടി ഇനിമേ ചച്ചിക്കാൻ പോകൂടാ മുട്ട മുട്ട കൂട്ടുവാർ. അവർ
ഒരു അത്യാവശ്യത്തിന് കടയിൽ ഒന്ന് പോകാൻ പറഞ്ഞപ്പോ നിനക്ക് പോകാൻ പറ്റില്ല അല്ലേ എന്ന് പറഞ്ഞ് അവളുടെ മുടിക്കി പിടിച്ച് അവളെ ഉപദ്രവിച്ച ശേഷം ഇനിയും നീ സഭയ്ക്ക് പോകണ്ട, മീറ്റിംഗിന് പോകണ്ട എന്ന് പറഞ്ഞ് അവളെ തടയും.
സിസ്റ്റർ ഞാൻ ഉള്ളിട്ട് ഒരു കേൾവി കേക്കുറേ.
ഞാൻ സഹോദരിയോട് പറഞ്ഞു, സഹോദരി ഞാൻ സഹോദരിയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ.
സാത്താനുടേ വല്ലമ പെരുസാ,
സാത്താന്റെ ശക്തിയാണോ വലുത്?
ഉങ്ങൾക്കുള്ളിൽ ഇരിക്കുന്നവർ പെരിയവരാണ് സൊല്ലുങ്ക മുതല.
നിങ്ങൾ ുള്ളിലുള്ള പരിശുദ്ധാത്മാവാണോ വലിയവൻ? നിങ്ങൾ ആദ്യമായിട്ട് അത് പറയുക.
ഉങ്ക കണവർ വന്ന് അവിശ്വാസിയാർക്കാർ സാത്താനുടേ പിള്ളേർക്കാർ.
നിങ്ങളുടെ ഭർത്താവ് അവിശ്വാസിയാണ്, പിശാചിന്റെ ഒരു മകനാണ്.
നീങ്ക മറുപടിയും പിറന്ന് ദൈവനുടേ പിള്ളണിങ്ങ.
നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിന്റെ മകൾ.
ഉങ്ക പുരുഷനുക്കുള്ളിൽ ഇരിക്കുന്നവർ പെരിയവരാ, ഉങ്ങൾക്കുള്ളിൽ ഇരിക്കുന്നവർ പെരിയവരാ.
നിന്റെ ഭർത്താവിലുള്ള ആ ആത്മാവാണോ നിന്റെ ഉള്ളിലുള്ള ആത്മാവാണോ ഏതാണ് വലുത്?
എന്താ വല്ലമ പെരുസ്?
ഏത് ശക്തിക്കാണ് ബലം കൂടുതൽ
സിസ്റ്റർ? അപ്പിന്നെ
സഹോദരി പറഞ്ഞാലും
எனக்குள்ள இருக்கிறவர் தான் பெரியவர் அப்படிங்கிறாங்க.
உடனே சகோதரி பண்ணு, எந்த உள்ளிலுள்ள கர்த்தாவ் பரிசுத்தாத்மாவான வலியவன்,
அதை விசுவாசிக்கிறீங்கல்ல,
நீங்க அதை விசுவாசிக்கணுண்டல்லோ,
அந்த விசுவாசத்தை நீங்க எக்ஸசைஸ் பண்ணுங்க.
நீங்க ஆ விசுவாசத்தை நீங்க பிராயோகிகமாயிட்டு கொண்டு வரீங்க.
சாத்தானுக்கு எதிர்த்து நில்லுங்க,
பிசாசினோடு நீங்க எதிர்த்து நிற்க.
உங்களுடைய விசுவாசத்தை நீங்க அறிக்கை செய்யுங்க,
நீங்களோட விசுவாசத்தை நீங்க ஏற்று பறையுங்க.
நான் என்ன பண்ணுவேன் என்ன பண்ணுவேன் சொல்லிட்டு இயேசுவின் நாமத்தை, நிறைய கிறிஸ்தவர்கள் அவருடைய நாமத்தை பயன்படுத்துறதே கிடையாது.
ഞങ്ങളെ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ആകെ നിരാശപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തെയും അധികാരത്തെയും അവർ ഉപയോഗിക്കുന്നില്ല.
വിശ്വാസത്തെ എക്സസൈസ് പണ്ടേ കിടയാതെ
അവരെ വിശ്വാസത്തെ അവര് പ്രായോഗികമായിട്ട് ഉപയോഗിക്കുന്നില്ല.
ആവിക്കുറി അധികാരത്തെ പയൻപെടുത്തത് കിടയാതെ
ആത്മീയ അധികാരത്തെ അവർ ഉപയോഗിക്കുന്നില്ല.
സാത്താന്റെ അരിക്ക് ചേരുന്നില്ല.
പിശാചിനോട് ദൈവത്തിന്റെ ബലത്തെ അവർ ഏറ്റു പറയുന്നില്ല.
ഐനേക്കാൽ ഇന്ന കാര്യത്തിന് സെഞ്ച ഐനേക്കാൽ Timothy's mother.
Yes, Timothy's amma, Unikia, idana cheythu.
Timothy's appan Greekan.
Timothy's pidavu oru Greek madasthanayirunnu.
Avul vishwasathe exercise pannava.
Ennal Timothy's amma avul vishwasamullavalayirunnu.
Exercise panni, confess panni, Satanude eduthu ninnu andha poratam poradi pillaye rechithukonda.
അവൾ അവളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവിശ്വാസത്തെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്ന് പിശാചിനോട് എതിർത്തു നിന്ന് അതിനെ തുടർന്ന് അവളുടെ മകൻ രക്ഷിക്കപ്പെട്ടു.
നമ്മുടെ പിള്ളികൾ കൂടെ സമയത്തിൽ മുരട്ടാട്ടം ഉള്ളവരുള്ള
പ്രിയമുള്ളവര്, ചില സമയങ്ങളിൽ നമ്മുടെ മക്കൾ അവര് മത്സരത്തിന്റെ ആത്മാവോടുകൂടെ ഇരിക്കും.
പുരുഷൻ കുടികാരനാർക്കാം,
ഭർത്താവ് മദ്യപാനി ആയിരിക്കാം.
മണിവി രക്ഷിക്കപ്പെടാതെ പിടിക്കി മുരട്ടാട്ടം ഉള്ളവളാർക്ക മുടിയാം.
ഭാര്യ രക്ഷിക്കപ്പെടാതെ മത്സരിക്കുന്ന ഭാര്യ ആയിരിക്കാം.
ഇപ്പെല്ലാം അത് വല്ലമയെ കാട്ടിലും നമുക്കുള്ള വല്ലമ പെരുസ്,
ആ ശക്തിയെ കാട്ടിലും നമുക്കുള്ളിലുള്ള ആത്മാവാണ് വലുത്.
അത് വല്ലമയെ നാം പയൻപെടുത്തണോ,
ആ നമുക്കുള്ളിലുള്ള ആ ശക്തിയെ നാം ഉപയോഗിക്കണം.
അത് വല്ലമയാൽ സാത്താനെ എതിർത്ത് നിൽക്കണം.
ആ ശക്തിയോടെ പിശാചിനെ നാം എതിർത്ത് നിൽക്കണം.
നാം ജപിക്കണം,
നാം പ്രാർത്ഥിക്കണം,
നാം പോരാടണോ,
നാം പോരാടണം.
ഒരു കാലത്തിൽ നാം രക്ഷിച്ചുകൊള്ളും.
ഒരു സമയത്ത് അവർ രക്ഷയിലേക്ക് കടന്നു.
ദൈവം തപ്പുവയ്ക്കും പോക്കം ഉണ്ടുകൊണ്ടുവാർ.
ദൈവം അവിടെ ഒരു വഴിയെ തുറക്കും.
സിസ്റ്റർ പ്ലീസ് എക്സസൈസ് യുവർ ഫെയ്ത്ത്.
സഹോദരി, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ഇവിടെ ഉപയോഗിക്കുക.
അന്ന് സഹോദരി ചൊന്നതാണ്, ഇന്ന് സഹോദരി ആ
സഹോദരിയുടെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്.
ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര തന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്താലും നമ്മുടെ സംശയങ്ങൾ പൂർണ്ണമായിട്ടും മാറത്തില്ല. നമ്മുടെ സംശയങ്ങൾ മാറാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ മാറ്റാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കേട്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേട്ടു. എന്നാൽ ഇനിയും നമ്മുടെ ഹൃദയങ്ങളിൽ അനേക ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് മാറ്റാൻ പരിശുദ്ധാത്മാവിന് കഴിയും. നമ്മുടെ ഹൃദയങ്ങളെ മാറ്റാനായിട്ട് കർത്താവിന് കഴിയും എന്ന വിശ്വാസത്തോടെ നമ്മൾ കർത്താവിന്റെ സന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അനേക ചോദ്യങ്ങൾക്ക് അവിടുന്ന് തന്നെ ഉത്തരം കൊടുക്കുന്ന കർത്താവേ, നീയാണല്ലോ കർത്താവേ എല്ലാത്തിന്റെ ഉത്തരം. അവിടുത്തെ മാതൃകയായ ജീവിതമാണല്ലോ കർത്താവേ. ഇന്ന് ഞങ്ങൾ അങ്ങയെ നോക്കുന്ന കർത്താവേ, അങ്ങയെ നോക്കി എല്ലാവരുടെയും സംശയം മാറുവാനായിട്ട് അവിടുന്ന് കൃപയേണം. എല്ലാ ഹൃദയങ്ങളും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. തുടർന്നും അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ വിധ.